പ്രവൃത്തി അഥം സമന്ദ്രരഗസി ബാന്ധവൈർമാണദേശിക പുരോഹിതസുതം നീലം പുത്രാനിയം മയാവയ. അനന്തരം കൃഷ്ണൻ വൈദ്യന്റെ ഉപദേശം ലഭിച്ചതിനു ശേഷം മാടനാശാൻ മറ്റാരും അറിയാത്ത വിധം നല്ലവണ്ണം ബന്ധുജനങ്ങളുമായി കൂടിയാലോചിച്ചിട്ട് കുടുംബ പുരോഹിതനായിരിക്കുന്ന നീലനെ സ്വപുത്രനായ ശ്രീനാരായണ ഗുരുദേവന്റെ അടുക്കിലേക്ക് അയച്ചു. ഏകാന്തതയിൽ കഴിയുന്ന ഗുരുദേവന്റെ അരികിലേക്ക് ഗുരുദേവന്റെ സുഹൃത്തും കുടുംബ പുരോഹിതനുമായ നീലനെ അയച്ചിരിക്കുകയാണ് വിവാഹം കഴിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി. സോയം നാരായണോ ഗുരു വയസ്യ സുജനാഗ്രണി സഹചാരി സദാ തസ്മിൻ ഭക്തിമാൻ ക്ഷേമതൽപര. പുരോഹിതപുത്രനായിരിക്കുന്ന നീലൻ നല്ല ജനങ്ങളിൽ വെച്ച് പ്രമുഖനും നാരായണ ഗുരുദേവന്റെ അതേ വയസ്സുള്ള ആളും ഗുരുവിന്റെ ഉയർച്ചയിലും അഭ്യുദയത്തിലൊക്കെ താല്പര്യമുള്ളവനും കുട്ടിക്കാലം മുതൽ തന്നെ ഗുരുദേവനോടൊപ്പം നടന്നിട്ടുള്ളവനുമായ ആ നീലൻ ഗുരുവിലെ എല്ലായെപ്പോഴും ഭക്തിയുള്ളവനുമായിരുന്നു. ഗുരുദേവനോട് ഒപ്പം നടന്നിരിക്കുന്ന ആളാണെങ്കിൽ കൂടിയും ഗുരുദേവനോട് നല്ലൊരു ഭക്തി നീലന് ഉണ്ടായിരുന്നു. പിതൃനിർദ്ദേശമാതൃത്യ നീലോ പശ്യദ്രുതം ഗത പാഠശാല മന്ദിരാന്തർവാസിനം യുവയോഗിനം. യുവപിതാവിന്റെ മാടനാശാന്റെ സന്ദേശവുമായി പോയ നീലൻ മാടനാശാന്റെ ഉപദേശമനുസരിച്ച് വേഗം തന്നെ പോയിട്ട് പാഠശാല മന്ദിരത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞു കൂടുന്നവനും യുവാവും യോഗ്യവിദ്യാനിരതനുമായ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടു. നീലൻ ഗുരുദേവന്റെ അരികിൽ ചെന്നു തന്റെ ദൌത്യം നിർവഹിക്കാൻ എപ്രകാരമാണ് ഗോകുലത്തിലേക്ക് കംസന്റെ ദൂതുമായി പോയ അക്രൂരന്റെ ദൌത്യം പോലെയായി ഇത് സന്തത സഹചാരിയായിരിക്കുന്ന നാരായണ ഗുരുദേവനെ വിവാഹം കഴിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ള ദൌത്യമാണ് നീലിന്റെ കയ്യിൽ. അക്രൂരന്റെ ദൌത്യം അതായിരുന്നു. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും ദൌത്യത്തിലുള്ള ക്ലിഷ്ടതയാണ്. ഒന്നാമത്തത് അക്രൂരന്റെ ദൌത്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ക്ലിഷ്ടമായി തീർന്നത് വസുദേവരും നന്ദഗോപരും യശോദയും വളർത്തിയ കൃഷ്ണഭഗവാൻ അവരുടെ മകനല്ലെന്ന് അക്രൂരൻ ഗോകുലത്തിൽ ചെന്ന് നന്ദഗോപരോടും യശോദയോടും പറയണം. അത് വസുദേവരുടെ പുത്രനാണെന്ന് പറയണമെന്ന് വസുദേവര് കംസൻ ദൂതിനയക്കുന്ന സമയത്ത് രഹസ്യമായിട്ട് പറഞ്ഞയക്കുന്ന കാര്യമാണ് അക്രൂരന് വളരെ വേദന ഉണ്ടാക്കിയത്. മനസ്സിലായ ഇതുപോലെ തന്നെ ഒരു വേദനയാണ്. ഇപ്പം തന്റെ സുഹൃത്തിന്റെ ഇഷ്ടത്തിനൊത്ത് നീങ്ങേണ്ട ആളാണ് നീലൻ. ചെറുപ്പം മുതലേ അറിയാവുന്ന ആളാണ്, താൻ ആരാധിക്കുന്ന വ്യക്തിയുമാണ്. എന്നാൽ പോലും എങ്ങനെയാണിത് പറയുക എന്നാലോചിച്ച് തത്രൈകാന്തേ സുഖാസീനം സിംഹ സംഹനനം ഗുരു ദക്ഷിണാമൂർത്തിമിവ തം ജലം ദം ദിവ്യ തേജസ. ഗുരുവിന്റെ അരികിൽ എത്തിച്ചേർന്നതിന് ശേഷം സന്ദേശവാഹകനായിരിക്കുന്ന ആ നീലൻ ആ പാഠശാല മന്ദിരത്തിന്റെ ഉള്ളിലെ ഇത് മറ്റ് ജനങ്ങളൊന്നുമില്ലാതെ ഒരു ഭാഗത്ത് യോഗാസനത്തിൽ സുഖമായിരിക്കുന്ന ഇരിക്കുന്നവനും സാമൂതിരിക ശാസ്ത്രമനുസരിച്ചുള്ള മഹാപുരുഷ ലക്ഷണങ്ങൾ തികഞ്ഞ ശരീര അവയവങ്ങളോടും സമുന്നതമായിരിക്കുന്ന ലാവണ്യത്തോടും കൂടിയവനുമായ ദക്ഷിണാമൂർത്തിയെപ്പോലെ ദിവ്യമായ തേജസ്സുകൊണ്ട് ജ്വലിക്കുന്നവനുമായ ശ്രീനാരായണ ഗുരുദേവനെ സമീപിച്ചിട്ട് ഭയഭക്തിയോടുകൂടി പ്രണമിച്ചിട്ട് നഷ്ടചിത്തനായ ഗുരുവിന്റെ മുൻഭാഗത്ത് നിശബ്ദനായി തന്നെ നിലകൊണ്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് മനസ്സെവിടെയോ നഷ്ടപ്പെട്ടു പോയതുപോലെ എന്ത് ചെയ്ത് മൗനമായിട്ട് ഗുരുവിന്റെ അരികിൽ മാറി നിന്നു.
ദയാദാക്ഷിണ്യ സൗഹാർദ്ദ സരഭൂരപ്രവാഹിണ കടാക്ഷേണാനുനീത സഗുരു പാർശേഹുവാവിശ.
സന്ദേശവാഹകനായിരിക്കുന്ന ആ നീലൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദയയും ദാക്ഷിണ്യവും സൗഹാർദ്ദവും മുഖ്യമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കടാക്ഷം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനുമായിട്ട് ഗുരുവിന്റെ അരികിൽ മാറി ശാന്തചിത്തനായിട്ട് ഇരുന്നു. അപ്പൊ അന്ന് തൊട്ട് തന്നെ എല്ലാ ആളുകളെയും തന്നിലേക്ക് ആകർഷിക്കാനും ബഹുമാനങ്ങൾ ഏറ്റുവാങ്ങാനുമുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു? നാരായണ ഗുരുദേവ. തന്നിലെ അടുക്കുന്ന ആളുകളിലെ എല്ലാം ബഹുമാനം പിടിച്ചുപറ്റാനുള്ള കഴിവ് ഗുരുദേവന്റെ ഭാഗ്യ സ്വഭാവ ഗുണങ്ങളിലൂടെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. നമ്മളോട് 10 ദിവസം അടുക്കുന്നവർ 11-ാം ദിവസം നമ്മളിൽ നിന്ന് അകന്നു പോകും. അത് നമ്മുടെ സ്വഭാവ ഗുണങ്ങളെ കൊണ്ടാണ്. ഇവിടെ ഗുരുദേവനിലേക്ക് അടുക്കാൻ വന്ന ആളുകൾ, ഗുരുദേവനിൽ എന്നും അടുത്തിട്ടുള്ള ആളുകളെല്ലാം തന്നെ എല്ലാ കാലത്തും ഗുരുദേവനോടൊപ്പം നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നത്.
സ്മിതേന മൃദുനാ സോയം ഗുരുരാജേന സൽകൃത ജ്യോത്സ്യന്നയാംബോധി നിധിരിവസുഹൃത് സോത്സാഹ ആഭവോ.
ഉപദേശകന്മായ ഗുരുക്കന്മാരിൽ പ്രമുഖനായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ, ഗുരുവിനെ, നീലനെ കണ്ടപ്പോൾ സന്തുഷ്ടനായിക്കൊണ്ട് ഗുരു പുഞ്ചിരി തൂകി. പുഞ്ചിരിച്ചുകൊണ്ട് ആ നീലനായ സുഹൃത്തിനോട്, ചന്ദ്രികയിലെ സമുദ്രമെന്ന പോലെ ഉത്സാഹവാനായി പ്രശോഭിച്ചു എന്ന് പറഞ്ഞ നീലനെ കണ്ടിട്ട് ഗുരുദേവന്റെ ഉള്ളിൽ ഒരു മന്ദഹാസം ഉണ്ടായി എന്ന് അർത്ഥം. നമുക്ക് പരിചയമുള്ള ഒരു സുഹൃത്തിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പോലെ.
പശ്യന്നഭിജനസൂര്യം ന പശ്യതി യഥാർത്ഥത സ്വാമി സദാ ന ജാനാമി തന്തു ജാനൻ സദാഭ്യഹം.
അല്ലയോ പ്രഭു, എങ്ങനെയാണോ ജനങ്ങൾ സൂര്യനെ ദിവസം പ്രതി കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ യഥാവണ്ണം കാണാതെയും അറിയാതെയും ഇരിക്കുന്നത്. സൂര്യന്റെ പ്രകാശമില്ലായിരുന്നെങ്കിൽ നമുക്ക് വെളിച്ചമുണ്ടാകില്ലായിരുന്നു. ഇതെല്ലാവർക്കും അറിയാം എന്ന് വിചാരിച്ച് സൂര്യനെ എല്ലാവരും എന്നും നോക്കണമെന്ന് ഇല്ല. തഥാ അതുപോലെ ഞാനാകട്ടെ, ഈ ഞാൻ അങ്ങയെ ദിവസം പ്രതി കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളവണ്ണം കാണാനും അറിയാനും സാധിച്ചിട്ടില്ല എന്നാര് പറഞ്ഞു? ശ്രീനാരായണ ഗുരുദേവനോട് നീലൻ പറഞ്ഞു. അങ്ങയെ എന്നും കാണുന്നവനാണ് ഞാനെങ്കിൽ കൂടിയും അങ്ങയെ ജനങ്ങൾ സൂര്യനെ കാണുന്നത് പോലെ എല്ലാ ദിവസവും സൂര്യപ്രകാശത്തിൽ ഉണർന്ന് അവരവരുടെ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും സൂര്യനെ ആരും പ്രത്യക്ഷത്തിൽ നോക്കാറില്ല. ഇതുപോലെ ഞാൻ അങ്ങയെ അറിയുന്നുണ്ടെങ്കിൽ കൂടിയും അങ്ങയെക്കുറിച്ച് ചിന്തിക്കുകയോ നോക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു.
സദീർത്യ സവയാ കച്ചി സഹഭാവീതി ബുദ്ധിത അനാദരാപരാധം മേ ദേവത്വം ചന്ദുവർഗസീ.
അല്ലയോ ഗുരുദേവ, അവിടുന്ന് നീലൻ തുടർന്ന് പറയുകയാണ്, അങ്ങ് എന്റെ കൂട്ടുകാരനും സമവയസ്കനുമൊക്കെ സതീർത്ഥനും ആകുന്നു എന്ന ധാരണ നിമിത്തം അങ്ങയെ വേണ്ട പോലെ ആദരിക്കാതെ എന്നെങ്കിലും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണം. ഭഗവത്ഗീത 10-ാം അധ്യായം ഉപദേശിച്ചു. അപ്പോഴെല്ലാം അർജുനന് കൃഷ്ണ എന്ന് മാത്രമേ സംബോധന വന്നുള്ളൂ. 11-ാം അധ്യായം വിശ്വരൂപ ദർശനം കഴിഞ്ഞപ്പോൾ കൃഷ്ണഭഗവാനോട് അർജുനൻ പറയുന്നുണ്ട്, ഇത്രയും കാലം കൂട്ടുകാരായി എന്ന് വിളിച്ച് സംബോധന ചെയ്ത് ഞാൻ സംസാരിച്ചതെല്ലാം അങ്ങ് ക്ഷമിക്കണം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റി, ഇത്രയും വലിയ വിശ്വരൂപം കണ്ടപ്പോൾ അങ്ങ് ആരാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്ന് അർജുനൻ പറയുന്നത് പോലെ ഇവിടെ നീലനും ഗുരുദേവനോട് പറഞ്ഞു, ചെറുപ്പകാലം മുതൽ ഞാൻ അങ്ങയുടെ അടുത്തുണ്ടായിരുന്നു, എങ്കിലും എനിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അങ്ങ് എന്റെ സതീർത്ഥ്യരാണെങ്കിൽ കൂടിയും വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്റെ തെറ്റായതുകൊണ്ട് എന്നോട് അങ്ങ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു.
അഹം ദേ പിതുരാർദ്ധിജ്യ ആദൃത്യ നിദേശം ഭഗവന്നിയ സമാഗതോസ്മി സന്ദേശസ്തതിയസ്ത്രൂയദാമയം.
അല്ലയോ ഭഗവാനെ, അഹം ഞാൻ അവിടുത്തെ അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് മാടനാശാൻ നിർബന്ധിച്ചതും പ്രകാരം വന്നിരിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഞാൻ പറയാൻ പോകുന്നത് പിതാവിന്റെ ഈ സന്ദേശം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. മാടനാശാൻ പറഞ്ഞയച്ച സന്ദേശം എന്തു ചെയ്യണം, അങ്ങ് ശ്രദ്ധിച്ചു കേട്ട് എന്നോട് പൊറുക്കേണം. അക്രൂരനും വസുദേവരോട് നന്ദഗോപരോട് പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് അങ്ങയ്ക്ക് അസ്വസ്ഥതയുണ്ടാകരുത്. വസുദേവനെ കുറിച്ച് അങ്ങയ്ക്ക് അറിയാമല്ലോ, വസുദേവൻ ഒരിക്കലും കള്ളം പറയുന്ന ആളല്ല. അതുകൊണ്ട് വസുദേവരാണ് ഈ കൃഷ്ണഭഗവാനെ എടുത്ത് ഗോകുലത്തിൽ കൊണ്ടുവന്ന് യശോദാമ്മയുടെ ഗൃഹത്തിൽ കൊണ്ടുവന്ന് കിടത്തിയത്. ഇത് ശരിക്കും ആരുടെ പുത്രനാ? യശോദയുടെ ദേവകിയുടെ പുത്രനാണ് എന്ന് പറഞ്ഞു. ഇതുപോലെ ഇവിടെ പറയാൻ പോവാണ്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് ഞാനിത് പറയാൻ പോകുന്നത്. വസുദേവരുടെ നിർബന്ധം കൊണ്ടാണ് നന്ദഗോപരോട് ഇതെനിക്ക് പറയേണ്ടി വന്നതെന്ന് പറയുന്നത് പോലെ വസുദേവർ ഇവിടെയും പറയുകയാണ്, മാടനാശം നിർബന്ധിച്ചതുകൊണ്ടാണ് അങ്ങയെക്കുറിച്ച് അങ്ങയുടെ മഹത്വം അറിയാവുന്ന ഈ നീലനായിരിക്കുന്ന ഞാൻ ഇത് പറയാൻ പോകുന്നത്.
തരുണം കൃതവിദ്യാന്താം അഹം മാതാച്ഛമാതുല അന്യേദേ ബാന്ധവക്കർത്തും ഇച്ഛാമോ ഗൃഹമേദിനിം.
മാടനാശൻ എന്താ പറഞ്ഞ്? അത് പറയുകയാണ്, അല്ലയോ മകനെ, അല്ലയോ ശ്രീനാരായണ ഗുരുദേവ, ഇന്ന് നമ്മൾ സംബോധന ചെയ്യുക. അച്ഛൻ ചെയ്യുന്ന എന്താണ്? മകനെ എന്ന് സംബോധന ചെയ്തത്. ആരാ പറയുന്നു? നീലൻ. എന്താ പറഞ്ഞ?
ഞാനും നിന്റെ അമ്മയും അമ്മാവനും മറ്റു ബന്ധുക്കളും അതുപോലെ തന്നെ മറ്റ് നിന്റെ സുഹൃത്തുക്കളായിരിക്കുന്ന ചെമ്പഴന്തിയിലെ എല്ലാവരും തന്നെ യൗവനദശയിലെത്തിയവനും വിദ്യാഭ്യാസം കഴിഞ്ഞവനുമായ നിന്നെ വിവാഹിതനാക്കാൻ ആഗ്രഹിക്കുന്നു, നിന്റെ മംഗളകാര്യം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നു. എല്ലാ അച്ഛനമ്മമാർക്കുള്ള ഒരു ആഗ്രഹമാണ്, നമ്മൾ വന്ന വഴിയെ നമ്മുടെ മക്കളെ നടത്തണം, നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ എന്ത് വേണം, അവരും പഠിച്ചിരിക്കണം. എത്രയധികം കഷ്ടപ്പാടും ദുരിതങ്ങളുമാണ് ഗൃഹസ്ഥ ജീവിതം എന്നുള്ളത് കൊണ്ട് തന്നെ അതേ മാർഗത്തിൽ തന്നെ പിന്തുടരുന്നവരായിരിക്കണം നമ്മുടെ മക്കളും.
ഗുരോകുലം നൃവത്തസ്യ കൃതഗോദാനകസ്യ ദേ ദാരക്രിയക്രമപ്രാപ്ത മയാപിത്രാ വിചിന്ത്യതേ.
അല്ലയോ മകനെ, ഗുരുകുലത്തിൽ നിന്ന് മടങ്ങി വന്നവനും ഗോദാനമെന്ന സംസ്കാരിക കർമ്മം നിർവഹിച്ചതിനുമായ നിനക്ക് ക്രമമനുസരിച്ച് നിർവഹിക്കേണ്ടതായി വന്നുചേർന്നിരിക്കുന്നത് വിവാഹകർമ്മമാണ്. എങ്ങനെ നടത്തണമെന്നും മറ്റും പിതാവ് എന്ന നിലയിൽ ഞാൻ ഗാഢമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നിന്റെ വിവാഹം നടത്തേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഗാഢമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ മകനെ, നീ എന്തു ചെയ്യണം, എന്റെ ആഗ്രഹത്തെ സഫലീകരിച്ചോണം.
അനാശ്രമീ വർത്തതേ ശ്രേയോ വാഞ്ചാൻ പുമാനിനി വചോന്ന വിവിധം വിദിതം കിം ദേ ധർമ്മജ്ഞാനാം മഹാത്മനാം.
അല്ലയോ മകനെ, ശ്രേയസ് അഭിലഷിക്കുന്ന ആഗ്രഹിക്കുന്ന മനുഷ്യൻ, ബ്രഹ്മചര്യം ഗാർഗസ്ത്യം വാനപ്രസ്ഥ്യം സന്യാസം എന്നീ നാല് ആശ്രമങ്ങളിലെ ഒന്നിനെ സ്വീകരിച്ചുകൊണ്ടല്ലേ ജീവിക്കുന്നത്? ഇത് എന്നിപ്രകാരമുള്ള മഹാത്മാക്കളുടെ വാക്കാണ്, നീ അത് അറിഞ്ഞതാണല്ലോ. എന്താണ് നാലാശ്രമങ്ങളിലൊന്ന്? അതിലേതാണ്? ഗാർഗസ്ത്യം എന്നുള്ള ആശ്രമത്തെ ജീവിച്ചുകൊണ്ടാണ് പരിപൂർണമായ ആളുകളും ജീവിക്കുന്നത്. ഗാർഗസ്ത്യം വാനപ്രസ്ഥം കഴിഞ്ഞിട്ട് മതി എന്ത് സന്യാസം എന്നാണ് ഇതിന്റെ ധ്വനി.
പുത്രം ദതരണം യോഗ്യ വധുയുക്തം തഥൈവക
വീക്ഷിതം പുത്രപുത്രം ച പിത്തോർവാഞ്ച ബലീയസി.
യൗവനദശയിലെത്തിയ പുത്രനെ, പ്രത്യേകിച്ച് അനുരൂപനും ഗുണസമ്പന്നയുമായ ഒരു വധുവിനോട് ചേർന്നിരിക്കുന്നത് കാണുന്നതിനും പുത്രനൊരു പുത്രനുണ്ടായി കാണുന്നതിനും മാതാപിതാക്കന്മാർക്ക് ശക്തിയേറിയ അഭിലാഷമുണ്ടാകുമെന്നുള്ളത് ആശ്ചര്യകരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ആശ്ചര്യകരമാണ്. പ്രകൃതിയുടെ ഒരു ശക്തിവിശേഷമായിട്ടാണ് ഗ്രന്ഥകാരൻ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്.
അനാശ്രമീന വർത്തേത ശ്രേയവാഞ്ചാൻ പുമാനതി വാചോ ന വിദിതം കിം തേ ധർമ്മജ്ഞാനം മഹാത്മനാ. പുത്രം തുതരിണം യോഗാവതിയുക്തം തദൈവ വീക്ഷിതം പുത്രപുത്രം ച പിത്തോ വാജ്ഞാവിലീയസി.
യൗവനദശയിലെത്തിയിരിക്കുന്ന പുത്രനെ പ്രത്യേകിച്ച് അനുരൂപയും ഗുണസമ്പന്നയുമായ ഒരു വധുവിനോട് ചേർന്നിരിക്കുന്നത് കാണുന്നതിനും പുത്രന് ഒരു പുത്രനുണ്ടായി കാണുന്നതിനും മാതാപിതാക്കന്മാർക്ക് ശക്തിയേറിയ അഭിലാഷമുണ്ടാവുമെന്നുള്ളത് ആശ്ചര്യകരമാണ്.
ഋണാനി ത്രീണവാകൃത്യ മുമുക്ഷോർ മോക്ഷമാത്മീയാൻ ഋണത്രയ പരിഹാരോ ഗാർഗസ്ത്യേനൈവ സിദ്ധ്യതി.
അല്ലയോ മകനെ, മുമുക്ഷു മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ആള്, അതായത് ദുഃഖാത്മകമായിരിക്കുന്ന സംസാരത്തിൽ നിന്നും മോചിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആള്,
നിത്യവും മോചനം അഭിലഷിക്കുന്ന ആളായിരിക്കുന്ന ആള്,
ത്രീണി ഋണാനി അപകൃത്യ, മൂന്ന് കടങ്ങളെ, ദേവന്മാരോടുള്ള കടപ്പാടുകളെ, പിതൃക്കളോടുള്ള കടപ്പാടുകളെ, ഋഷികളോടുള്ള കടപ്പാട്, ഇവയെ അപാകൃത്യ പരിഹരിച്ചിട്ട് മൂന്ന് കടങ്ങളാണുള്ളത്. എന്താ? ദേവന്മാര്, പിതൃക്കള്, ഋഷികള്.
മോക്ഷം ആത്മീയാത്, മോക്ഷം നേടണമെന്നാണ് വിധിച്ചിരിക്കുന്നത്.
ഈ മൂന്ന് ഋണങ്ങളെയും പരിഹാരം ഗൃഹസ്ഥധർമ്മം കൊണ്ട് അനുഷ്ഠിക്കുന്നതുകൊണ്ട് മാത്രമേ മുമുക്ഷുവിന് ലഭിക്കുകയുള്ളൂ. ഈ മൂന്ന് കടങ്ങളും തീർക്കണമെങ്കിൽ എന്ത് വേണം? ഗൃഹസ്ഥ ജീവിതം തന്നെ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ അത് സഫലീകരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്.
ധർമ്മം യശസ്യമായുഷം ലോകദ്വയസായനം ഏകാന്ത നിർമ്മലം സർവൈ ഗാർഗസ്ത്യം സ്തൂയതേ ബുധൈ.
അല്ലയോ മകനെ, സർവൈ ബുധൈ, അറിവുള്ള എല്ലാവരാലും ധർമാനുസൃതവും അധർമ്മങ്ങളിൽ ഒന്നിനെയും ഒരിക്കലും സ്പർശിക്കാത്തതുമായിരിക്കുന്ന ഗൃഹസ്ഥധർമ്മം, സൽകീർത്തിയും ദീർഘായുസ്സും ഇഹലോകവും പരലോകവും ഉണ്ടാകാൻ പോരുന്നതാണെന്ന് സ്തുതിക്കപ്പെടുന്നു. ഗൃഹസ്ഥധർമ്മം ഇഹലോകത്തെയും പരലോകത്തെയും സുഖത്തെ നൽകുന്ന ഒന്നാണെന്ന് പുരാണങ്ങളിലും മറ്റു എല്ലാ ശാസ്ത്രങ്ങളിലും സ്തുതിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അതാണ് ഗാർഗസ്ത്യമാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നു.
അഭിജ്ഞാനം ഗൃഹസ്ഥാനം ധർമ്മിഷ്ഠാനം മഹാത്മനാം യുനാം ഹസ്തം സമാശ്രിത്യ ശേഷോ ലോകസ്തു വർദ്ധതേ.
അല്ലയോ മകനെ, അഭ്യസ്തവിദ്യരായിരിക്കുന്നവരും അതുമൂലം ധർമ്മത്തെയും അധർമ്മത്തെക്കുറിച്ചുള്ള വിവേകം ഉള്ളവരുമായിരിക്കുന്നവര് യഥാകാലം യഥായോഗ്യം ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരും മഹാത്മാക്കളും യുവാക്കളുമായ ഗൃഹസ്ഥന്മാരുടെ യുവാക്കന്മാരെയും ആശ്രയിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ബ്രഹ്മചാരികളും വാനപ്രസ്ഥന്മാരും സന്യാസികളും ശേഷിക്കുന്ന വിഭാഗക്കാരും കഴിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഗൃഹസ്ഥാശ്രമം ഇല്ലായിരുന്നെങ്കിൽ ഏതൊക്കെയില്ല? വാനപ്രസ്ഥവുമില്ല, സന്യാസവുമില്ല, ബ്രഹ്മചര്യകാലവുമില്ല. എന്താ കാരണം? ഗൃഹസ്ഥന്മാര് കൊണ്ടുകൊടുക്കുന്ന സമ്പത്ത് കൊണ്ടാണ് എല്ലാ ആശ്രമങ്ങളിലെയും നിലനിൽപ്പ്. ഗൃഹസ്ഥാശ്രമം ഇല്ലായിരുന്നെങ്കിൽ മറ്റുള്ള ആശ്രമത്തിന് ഇവിടെ നിലനിൽപ്പേ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് മറ്റുള്ള ആശ്രമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് ഏതാന്ന് ചോദിച്ചേതാ? ഗൃഹസ്ഥാശ്രമം തന്നെയാണ്.
ശ്രേഷ്ഠകുലേത്വം ദേശേച്ച ജ്ഞാനനിഷ്ഠേപി ധർമ്മത ലോകസംഗ്രഹമുദ്ദിശ്യ വിവാഹം കർത്തുമർഹസി.
അല്ലയോ മകനെ, ആര് പറയുക? മാടനാശാൻ നീലനോട് പറഞ്ഞയച്ചിട്ട് ആ സന്ദേശം ഇങ്ങനെ വായിക്കുക. അല്ലയോ മകനെ, കുടുംബങ്ങളെ അപേക്ഷിച്ചിട്ടും നാട്ടിലുള്ളവരെ അപേക്ഷിച്ചിട്ടും ശ്രേഷ്ഠനായി പ്രശോഭിക്കുന്ന അല്ലയോ മകനായിരിക്കുന്ന നീ, ഞാൻ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആത്മാവാകുന്നു എന്നറിവിൽ സംശയം അല്പം പോലുമില്ലാതെ ഉറച്ചിരിക്കുന്നവനാണെങ്കിലും ധർമ്മമനുസരിച്ച് ലോകസംഗ്രഹം ഉദ്ദേശ്യ ലോകരുടെ അഭ്യുദയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിവാഹം കഴിക്കപ്പെടാൻ കടപ്പെട്ടവനാകുന്നു നീ. ഞാൻ സജാതീയ വിജാതീയ സ്വഗതഭേദരഹിതമായ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നീ എന്തു ചെയ്യണം? അങ്ങനെയാണെങ്കിൽ കൂടിയും ലോകത്തിനോട് നിനക്കൊരു കടപ്പാടുണ്ട്, കുടുംബത്തിനോടൊരു കടപ്പാടുണ്ട്. ഈ പാരമ്പര്യത്തെ നിലനിർത്തേണ്ടത് നീയായതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തെ നീ ഭരിച്ചുകൊള്ളണം എന്ന് പറഞ്ഞു. ഇവിടെ മാടനാശാന്റെ ഈ വാക്കുകൾ ഭാഗവതത്തിലെ വ്യാസനോട് ഉപമിക്കാം. വ്യാസന്റെ പുത്രനാണ് ആര്? ശുഗൻ. ജനിച്ച ഉടനെ കമണ്ഡലം എടുത്തുകൊണ്ട് തിരിച്ച ആളാണ് ആര്? ശുഗൻ. സന്യാസത്തിന് പോയ ആളാണ്. ശുഗ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന മരങ്ങളാണ് ആ വിളിയുടെ ഉത്തരം കേട്ടതെന്നാണ് പറയുന്നത്. അപ്പൊ ശുഗബ്രഹ്മർഷി ജനിച്ചപ്പോ തന്നെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചപ്പം വലിയ ജ്ഞാനിയായിരുന്ന വേദവ്യാസന് പോലും ദുഃഖം തോന്നി, തന്റെ മകനിങ്ങനെ പോയല്ലോ എന്ന്. പിന്നെ മാടനാശാന്റെ കാര്യം പറയണോ? പറയേണ്ടതില്ല. ഏക മകനാണ് നാരായണ ഗുരുദേവൻ. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ജ്ഞാനിയായിരുന്നോ നീ എങ്കിൽ കൂടിയും എന്ത് വേണം? ഗാർഗസ്ത്യ ജീവിതത്തിൽ ഇരുന്നുകൊണ്ടുള്ള ജ്ഞാനിത്വം മതിയെന്നും ഉറപ്പിച്ചു പറഞ്ഞു.
തസ്മാ സന്നിഹിതേ പുണ്യേ മുഹൂർത്തേ ബന്ധു നിശ്ചിതാം ധർമ്മചാരണായത്വം വധും വരുണയധ്രുവം.
അല്ലയോ മകനെ, അതുകൊണ്ട് നീ അടുത്തു വന്നു കഴിഞ്ഞ ശുഭമുഹൂർത്തത്തിൽ ബുദ്ധി ബന്ധുക്കൾ നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന വധുവിനെ മഹനീയങ്ങളായ ഗൃഹസ്ഥധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും ഭാര്യയായി സ്വീകരിച്ചാലും പഴയ സമ്പ്രദായ രീതിയാണ് സഹോദരിയെ കൊണ്ട് പുടവ് കൊടുത്ത് വിവാഹം കഴിപ്പിക്കുന്ന രീതി. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഇങ്ങനെ ബന്ധുക്കളെ കൊണ്ട് നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന വിവാഹത്തെ നീ എന്ത് ചെയ്യണം? അംഗീകരിച്ചുകൊണ്ട് ഭാര്യയെ സ്വീകരിച്ചാലും എന്ന് മാടനാശാൻ നീലൻ സവിധത്തിൽ ഗുരുദേവനെ അറിയിച്ചു.
ഏവം നിവേദ്യ വിരതേ നീലോ വിക്രാന്ത ദർശനം മൗനം വ്യപജ്ഞത ഗുരു നമ്മുടെ ശീർഷോപ്യവർത്തതേ. നീലൻ ഇപ്രകാരം സന്ദേശം അറിയിച്ചിട്ട് വിരമിച്ചെങ്കിലും ഭൂതഭാവി വർത്തമാനകാല ഭേദങ്ങൾ കൂടാതെ എല്ലാ വസ്തുക്കളെയും സാക്ഷാത്കരിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ മൗനം ഭഞ്ജിച്ചില്ല, ഒന്നും പറയാതെ തന്നെ ഇരുന്നു.
ഗുരു നമ്രശീർഷനായും തീർന്ന് ഗുരു തലകുനിച്ചിരിക്കുന്നവനായും തീർന്നത് കണ്ടിട്ട്
ഭാവവേദസലജ്ജാതോ വൈമുഖ്യേ ദ്വേതി സംശയാ ജിജ്ഞാസു തന്മതം ദൂതോ ഭൂയോപ്യേവമവാക്ഷത.
സന്ദേശവാഹകനായിരിക്കുന്ന ഗുരുദേവന്റെ ആത്മമിത്രമായ നീലൻ ഗുരുവിന്റെ ഭാവവേദം സന്ദേശം കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഗുരുവിൽ സംഭവിച്ച സ്വഭാവഭേദം ലജ്ജാനിമിത്തമോ വിവാഹത്തിനുള്ള താല്പര്യമില്ലായ്മ കൊണ്ടോ എന്നുള്ള സംശയം നിമിത്തം. ഗുരുദേവനൊന്നും മിണ്ടുന്നില്ല, മൗനിയായി തന്നെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞതിന് പ്രത്യുത്തരം പറയാത്തത് ചിലപ്പം കല്യാണം കഴിക്കാനായിട്ട് ആദ്യം ഒരുങ്ങുന്ന ആൾക്കൊരു ലജ്ജ വരാം. അത് ആണായാലും പെണ്ണായാലും വരാം. ആ ലജ്ജ കൊണ്ടാണോ ഇനി മിണ്ടാണ്ടിരിക്കുക, അതോ ഇനി താല്പര്യമില്ലായ്മയുണ്ട്? രണ്ട് കാര്യം ഊഹിച്ചെടുത്തു. നീ ലജ്ജ, അല്ലെങ്കിൽ എന്താ താല്പര്യമില്ലായ്മ. ഗുരുവിന്റെ അഭിപ്രായം വീണ്ടും അറിയണമെന്നുള്ള ആഗ്രഹമുള്ളിൽ വെച്ചിട്ട് ഇപ്രകാരം നീലൻ ഗുരുദേവനോട് പറഞ്ഞു.
പിതൃഭക്തോ ഭവാൻ പുത്ര ധർമ്മമർമ്മജ്ഞൈത്യത സന്ദേശമിമ ഉദ്ദിശ്യ നകിഞ്ചീത് ഭക്തമുത്സഹേ.
അല്ലയോ ഗുരുദേവ, പിതൃഭക്തനായ അങ്ങ് പുത്രധർമ്മങ്ങളുടെ രഹസ്യം ഗ്രഹിച്ചിട്ടുള്ളവനാണ്. പുത്രൻ എന്ന് പറഞ്ഞ പും എന്ന് പറഞ്ഞ നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണനം ചെയ്യുന്നവൻ, രക്ഷിക്കുന്നവൻ. അതായത്
കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടായില്ലെങ്കിൽ ഇതായിരിക്കും അച്ഛനമ്മമാര് പുന്ന് എന്ന് പറഞ്ഞ് നരകത്തിൽ പോയി പതിക്കാനിടയാകും. അങ്ങനെ പിതൃഭക്തന്മാരായിരിക്കണം മക്കളെല്ലാവരും. അച്ഛന്മാർക്ക് യാതൊരുവിധ നരകത്തിലേക്കും വലിച്ചഴിക്കാത്ത പിതൃഭക്തിയുള്ള അങ്ങ്, ധർമ്മങ്ങളുടെ രഹസ്യം വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടുള്ളവരാണെന്ന് അടിയന ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സന്ദേശത്തെക്കുറിച്ച് അങ്ങ് ഒന്നും പറയുവാൻ തുടങ്ങുന്നില്ലേ? അങ്ങനത്തെ ആരംഭിക്കാത്തത് ഇതിനെന്തെങ്കിലും ഒരു മറുപടി അങ്ങ് പറയുക, ഒന്ന് ലജ്ജയാണോ അതോ താല്പര്യം ഇല്ലായ്മയാണോ എന്നുള്ള കാര്യം പറയാം. അതായത് പിതാവിന്റെ ഇഷ്ടം സ്വയം അറിഞ്ഞിട്ട് സ്വാർത്ഥം പരിഗണിക്കാതെ പ്രവർത്തിക്കുന്നവനെയാണ് പുത്രനെന്ന് പറയുക. പിതാവിന്റെ എന്താണോ ഇഷ്ടം അത് സഫലീകരിച്ചു കൊടുക്കേണ്ടത് മക്കളുടെ ദൗത്യമാണ്. അത് നിർവഹിക്കാനാണ് പിതൃഭക്തനെന്ന് പറയുന്നത്, നിർവഹിക്കുന്നതിനെയാണ് പിതൃഭക്തനെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
സൗഹാർദ്ദദാന്നിശയേനാഗം ചാപലായ പ്രചോദിത കിഞ്ചിത് വദാമി മന്ദോവി സദയം ശ്രൂയതാം ഗുരു.
അല്ലേ ഗുരുദേവ, ഞാൻ വേണ്ടത്രയും വിദ്യയും വിവേകവും ഇല്ലാത്തവനാണ്. ആരാണ്? ഈ നീലൻ. എനിക്കൊരു സന്ദേശം തന്ന് അത് കൊണ്ടുവന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ എനിക്ക് ചെറിയ വിവരക്കേടുകൊണ്ടാകാം, അല്ലെങ്കിൽ വിവരമുള്ളത് കൊണ്ടാകാം, വിദ്യയും വിവേകമൊന്നും വലുതായിട്ടുണ്ടെന്നുള്ള അഭിമാനമൊന്നും എനിക്കില്ല. ഇല്ലാത്തതുകൊണ്ട് അങ്ങയുടെ നേരെ ഒരു സുഹൃത്തെന്ന നിലയിൽ എനിക്കുള്ള സ്നേഹബഹുമാന ആദരങ്ങളുടെ ആധിക്യം കൊണ്ട് ഈ ഒരു ചാബല്യം കാട്ടാൻ ഞാൻ പ്രേരിതനായി തീർന്നു. ഈ ഒരു വസ്തുത പറയട്ടെ, എന്താ പറയേണ്ടത്? അല്ലേ ഗുരുദേവ, അവിടുന്ന് ദയാപൂർവം കേട്ടാല് എനിക്ക് പറയാനുള്ളത് സവിനയം ഞാൻ അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. അത് ദയാപൂർവം അവിടുന്ന് കേട്ടാലും
ജാനാമിതാം വധും സൗമ്യം ബിന്ദു വിസ്തേ സുനിശ്ചിതാം സുന്ദരി സുഗുണു സാതു പുണ്യലഭ്യാന സംശയ.
ഞാൻ അങ്ങയുടെ അച്ഛൻ അമ്മാവൻ തുടങ്ങിയ ബന്ധുജനങ്ങളാൽ യഥാവിധി തിരഞ്ഞെടുത്ത നിത്യം കഴിഞ്ഞു വെച്ചിട്ടുള്ള ആ വധുവിനെ അറിയുന്നുണ്ട്, അറിയുന്നവനാണ്. അങ്ങയ്ക്ക് വേണ്ടി നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന സ്ത്രീയെ എനിക്കറിയാം. സുന്ദരി, സൗന്ദര്യവും അതുപോലെ തന്നെ സൗശീല്യവും നല്ല ഗുണങ്ങളോടുകൂടിയവളുമാണ്. സദ്ഗുണങ്ങളുള്ളവളായ ആ വധുവിനെ എന്തു വേണം? പുണ്യമുള്ളവർക്ക് മാത്രമേ ആ വധുവിനെ ലഭിക്കുകയുള്ളൂ. ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉത്തമയായ ഒരു ഭാര്യയെ കിട്ടിയെങ്കിൽ അത് ഭർത്താവിന്റെ പുണ്യമാണ്. തിരിച്ച് ഉത്തമനായ ഒരു ഭർത്താവിനെ ഭാര്യയ്ക്ക് കിട്ടിയെങ്കിൽ അത് ഭാര്യയുടെയും പുണ്യമാണ്. അത്ര നാം സംശയം. ഈ കാര്യത്തെ യാതൊരു വിധ സംശയമില്ല. അങ്ങയ്ക്ക് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് ഏറ്റവും ഉത്തമയായ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും പുണ്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.
യദിത്തം മൃണുഷേദേവ താം വിദേ ശിര സംസ്ഥിത പരിവാദോ ക്രിയേദാനു രൂപയോഗ സമുദ്ധിത.
അല്ലയോ ദിവ്യാത്മാവായ ഗുരുദേവ, അവിടുന്ന് ആ വധുവിനെ വരിക്കുമെങ്കിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ സംബന്ധിച്ചതും വളരെ കാലമായി നിലനിൽക്കുന്നതും അനുരൂപവുമായ യുവതീ യുവാക്കന്മാരെ വധുവരരാക്കി യോജിപ്പിക്കുന്നില്ല എന്നതിൽ നിന്നും ഉണ്ടായതായ അപവാദം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാവിന് പോലും സംതൃപ്തമാണ്. എന്ത്? നിങ്ങളെ തമ്മിൽ നിലാരാ ബ്രഹ്മാവ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവ് പോലും അങ്ങയ്ക്ക് അനുകൂലമായ ഒരു സ്ത്രീയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രഹ്മാവ് പോലും സന്തോഷിക്കും. രൂപം, ശീലം, രാഗം എന്നിവ കൊണ്ടാണ് സ്ത്രീകൾ അനുരൂപിയായിരിക്കുക. സൗന്ദര്യം മാത്രമല്ല ആധാരം. എന്തൊക്കെയാ? രൂപം, ശീലം, രാഗം. രൂപമുണ്ടായിരിക്കുക. ഉത്തമമായ രൂപം മനസ്സിന്റെ ഭാവമാണ്. ഒരാൾ നടക്കുന്നു, നല്ല മനസ്സിന്റെ പ്രതീതിയാണെങ്കിൽ ആ നടത്തത്തിലും അതിന്റെ ധ്വനിവിശേഷം ഉണ്ടായിരിക്കും. ശീലങ്ങൾ, ക്രമബദ്ധമായ സ്വഭാവ ഗുണങ്ങളെ വാർത്തെടുക്കുന്നത് ശീലത്തിലൂടെയാണ്. രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, നല്ല സ്വഭാവങ്ങളെ, ഇതൊക്കെ നല്ല സ്വഭാവങ്ങളായ ശീലങ്ങളാണ്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന രാഗം, നല്ല സ്വഭാവങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന രാഗം എന്തായിരിക്കും? എപ്പോഴും നല്ലത് തന്നെയായിരിക്കും. ഗംഗാനദിയുടെ ജലം
എവിടെ ചേർന്നാലും അത് എന്തായിരിക്കും? പവിത്രവതിയും പുണ്യവാഗിനിയുമായിരിക്കും എന്ന് പറയുന്നത് പോലെ,
എതിത്വം വിന്ദതേ ശ്രീമാൻ താംഭാഗ്യേന വധുത്തമാം നഹിതേ സമതാം യായ രാമകൃഷ്ണോ നലോ വിവാം.
സൗന്ദര്യാദി ഗുണങ്ങൾക്കും അനിമാദികളായിരിക്കുന്ന ഐശ്വര്യങ്ങൾക്കും ആശ്രയഭൂതനായിരിക്കുന്ന അല്ലേ ഗുരുദേവ? ഗുരുദേവൻ നല്ല തൂവെള്ള കളറായിരുന്നു, അത്രയ്ക്ക് സൗന്ദര്യമായിരുന്നു ഗുരുദേവന്റേത്. അങ്ങനെ ഉള്ള അല്ലേ ഗുരുദേവ അവിടുന്ന് സുകൃതം കൊണ്ട് പുണ്യ, അതായത് സുകൃതം എന്ന് പറഞ്ഞ പൂർവപുണ്യ പരിപാകം കൊണ്ട് താം വധും തമാം യതിവിന്ദസേ, ആ വധു രത്നത്തെ നേടുമെങ്കിൽ തഥാ രാമകൃഷ്ണൻ നളാവിയ, അന്ന് ശ്രീരാമനോ ശ്രീകൃഷ്ണനോ നളചക്രവർത്തി പോലമോ അങ്ങയോട് തുല്യരായിരിക്കില്ല. അങ്ങ് ആ വധുവിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണനോ നളചക്രവർത്തിയോ അല്ലെങ്കിൽ ശ്രീരാമനേക്കാളോ ശ്രേഷ്ഠമായിരിക്കും അങ്ങയുടെ ജീവിതം എന്നാര് പറഞ്ഞു? നീലൻ പറഞ്ഞു.
പിതുസ്തേ ഭാഗുനീസ ബന്ധുനിശ്ചയ ഹർഷിത അനുരാഗവതീകാഠം സുൽക്കണ്ഠ വിരകാസഹ.
അലയ ശ്രീമൻ, ഈ വധുവിനെ നാരായണ ഗുരുവിന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ബന്ധുക്കളുടെ തീരുമാനം അറിഞ്ഞ് സന്തുഷ്ടയായി തീർന്നവളും ഗുരുദേവനെ വിവാഹം കഴിക്കാമെന്ന് ഉറച്ച മനസ്സോടുകൂടി സന്തുഷ്ടയായിരിക്കുന്നവളും അങ്ങയുടെ പേരിൽ ഉറച്ച അനുരാഗമുള്ളവളും അങ്ങയുടെ അച്ഛന്റെ സഹോദരിയുടെ പുത്രിയുമായ വധു എന്താണ് ഉത്കണ്ഠവതിയും വിരഹവിദുരയുമായി തീർന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അങ്ങ് അവിടെ ചെന്ന് ഗുരുദേവൻ അവിടെ ചെന്ന് ആ സ്ത്രീയെ വിവാഹം കഴിച്ച് സകുടുംബം ജീവിക്കണം എന്ന് നിർദ്ദേശിച്ചു.
യതി കാമായ മാനായ ത്യാഗപ്പാവായ തർഹിസൻ വൃതായ ബന്ധുവിസ്തസ്യ ചിന്ത്യതാ കീദൃശോ ഭവേത്.
അല്ലയോ, തന്നെ കാമിക്കുന്ന ഏതൊരു യുവതിയെയും പരിത്യജിക്കുക എന്നത് പാവായ പാപകരമായി തീരുന്നിരിക്കുന്നു. ഏതെങ്കിലും യുവതി ഒരു പുരുഷനെ കാമിച്ചു എന്നുള്ളത്, ആ യുവാവ് ആ സ്ത്രീയെ ത്യജിക്കുക എന്നുള്ളത് പാപകരമായി തീരുമെങ്കിൽ ബന്ധുജനങ്ങൾ അങ്ങയ്ക്കായി വരിച്ചു കഴിഞ്ഞ വധുവിനെ ത്യജിക്കുക എന്നത് എപ്രകാരമായി തീരുമെന്ന് അങ്ങ് ആലോചിച്ചു നോക്കിയാലും ഞാൻ അങ്ങയോട് പറയേണ്ടതില്ലല്ലോ. ബന്ധുജനങ്ങളും മറ്റുള്ളവരും എല്ലാം പ്രേരിപ്പിച്ച് ആ കുട്ടിയുടെ ആഗ്രഹമുണ്ടായി, അങ്ങയെ വിവാഹം കഴിക്കണമെന്ന് ഉറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബന്ധുജനങ്ങളാൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഈ വധുവിനെ ഉപേക്ഷിക്കുക എന്നുള്ളതും ആ സ്ത്രീയെ ഉപേക്ഷിക്കുക എന്നുള്ളതും എത്രത്തോളം മോശകരമായി തീരും എന്നുള്ളത് അങ്ങ് തീരുമാനിച്ചു വയ്ക്കുക. ഇതാരാ പറയുന്നത്? നീലൻ. നീലന്റെ വാക്കുകളെല്ലാം സാമവേദമെല്ലാം കൊണ്ട് ഗുരുദേവനിലേക്ക് ഒരു എന്താണ് പ്രേരണ ചെലുത്താവുന്ന ഒരു കർമ്മമാണ് ഇവിടെ നീലൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രേരണയാണ് ഈ ഗ്രന്ഥത്തിലെ വിവാഹത്തിലെ ഏറ്റവും പ്രധാനമായിട്ടും നിർദ്ദേശിക്കുന്നത്. ആ പ്രേരണയുടെ മുമ്പിൽ ഇളകാത്ത മനസ്സുമായിരിക്കുന്ന നാരായണ ഗുരുദേവനെ നമുക്ക് എല്ലാവർക്കും കൈകൾ കൂപ്പി നമസ്കരിക്കാം. കാര്യം എത്രയൊക്കെ പ്രേരണ ചൊലുത്തിയാലും ഗുരുദേവനിൽ യാതൊരു മാറ്റവും വരുത്താൻ ആർക്കും സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ അത് സാധിക്കാത്തതാണ് എന്ന് വരുത്തി തീർക്കുന്നതാണ് ഇവിടുത്തെ ഈ ഭാഗം. ഇതിനി തീരും അങ്ങോട്ട് പോകും തോറും ഒരുപാട് ഉപദേശങ്ങൾ നീലൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുദേവൻ സതീർത്ഥ്യനാണ്. ഇവിടെ ഒരു പ്രത്യേകത എടുത്തു കാണിക്കുന്നുണ്ട്. ഈ ശ്രീനാരായണ വിജയത്തില് അതായത് ആദ്യം വളരെ ഭക്തനായി വന്നു, ഇപ്പൊ പറയുന്നതൊക്കെ എന്തൊക്കെയാ? വീട്ടുകാരുടെ വശം മാത്രം ചിന്തിച്ചുകൊണ്ട് ഗുരുദേവന്റെ വശത്തെ ചിന്തിക്കാതെ തന്റെ അഭിപ്രായത്തെ മാത്രം പറയുന്ന ഒരാളായി മാറി. ആര്? നീലൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിലുള്ള ആഗ്രഹത്തെ സമൂലം തന്റെ മനസ്സിലേക്ക് ആകർഷിച്ചിട്ട് അത് തന്നെ ഗുരുദേവനോട് പറയുന്ന ആളായി ആര് മാറി? നീലൻ. അപ്പൊ നീലൻ ഏത് പക്ഷത്താണെന്ന് നമ്മൾ ഗ്രഹിക്കണം. മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും പക്ഷത്താണ്, ഗുരുദേവന്റെ പക്ഷത്തല്ല. എന്തായാലും നമുക്ക് പിന്നീട് ഏത് പക്ഷമാണ് ശരിയാകുന്നതെന്നുള്ളത് നോക്കാം. ഗുരുദേവൻ അതിന് കൊടുക്കുന്ന മറുപടികളും ശ്രദ്ധേയമായി വരും. അത് നമുക്ക് ഈ പറഞ്ഞ ഗൃഹസ്ഥാശ്രമമാണോ അതോ സന്യാസമാണോ ഏതാ വേണ്ടതെന്നുള്ളത് നിർണയിച്ചുകൊണ്ട് ഇതിനെല്ലാം മറുപടി പറയുന്ന ഉത്തരങ്ങൾ പിന്നാലെ വരികയും ചെയ്യും. നമുക്കെല്ലാവർക്കും ഇപ്പം ഒരു ദേവനെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് അടുത്ത മലയാളത്തിലേക്ക് കടക്കുകയും ചെയ്യാം.
മനസ്സിൽ നിറയേണം ഇരുളിലണയ
ഇങ്ങനെയും എന്റെ ജീവന് വെളിച്ചമേകേണം.
എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവ, എന്റെ ദോഷം തീർത്തിടേ നിൻ കൃപയാലേ.
ദുരിതമൊക്കെ സഹിക്കുവാൻ മനസ്സിനിറയേണം. ഇരുളിലണയും എന്റെ ജീവന് വെളിച്ചമേകേണം.
എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവ, എന്റെ ദോഷം തീർത്തിടേ നിൻ കൃപയാലേ.
കഷ്ടതകൾ കരുതി വരുവാൻ എൻ ഗൃഹത്തിൽ നീ ഇഷ്ടത്തോടെ നായി വന്നു കാത്തരുളേണം.
എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവ, എന്റെ ദോഷം തീർത്തിടേ നിൻ കൃപയാലേ.
ഭക്തതകൾ കരുതി വരുവാൻ എൻ ഗൃഹത്തിൽ നീ ഇഷ്ടത്തോഴനായി വന്നു കാത്തരുളേണം.
എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവ, എന്റെ ദോഷം തീർത്തിടേ നിൻ കൃപയാലേ.
ദുരിതഭാരം തേറി വരും നിന്റെ ഭക്തരെ, തിരുകടാക്ഷ ഭാഗ്യമേകി കാത്തരുളേണം.
എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവ, എന്റെ ദോഷം തീർത്തിടേ നിൻ കൃപയാലേ.
ദുരിതഭാരം തേറി വരും നിന്റെ ഭക്തരെ, തിരുകടാക്ഷ ഭാഗ്യമേകി കാത്തരുളേണം.
എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവ, എന്റെ ദോഷം തീർത്തിടേ നിൻ കൃപയാലേ.
ബന്ധുവില്ല മിത്രമില്ല തവപദം മാത്രമാണ് സർവരക്ഷക.
എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവ, എന്റെ ദോഷം തീർത്തിടേ നിൻ കൃപയാലേ.
തവപദം മാത്രമാണ് സർവരക്ഷക.
എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവ, എന്റെ ദോഷം തീർത്തിടേ നിൻ കൃപയാലേ.
ഭഗത്തി വന്നണഞ്ഞു നിന്റെ ദാസനേ, നീയൊഴിഞ്ഞു ആരു കാക്ക കൈവിടിയല്ലേ.
എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവ, എന്റെ ദോഷം തീർത്തിടേ കൃപയാലേ.
എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവ, എന്റെ ദോഷം തീർത്തിടേണം
കൃപയാലേ എന്തിലേറെ പറയുന്നു ശ്രീ ഗുരുദേവാ എന്റെ ദോഷം തീർത്തിടേ കൃപയാലേ
എന്തിലേറെ പറയുന്നു ശ്രീ ഗുരുദേവാ എന്റെ ദോഷം തീർത്തിടേണം നിൻ കൃപയാലേ
ഇന്ദിരേ പറയുന്നു ശ്രീ ഗുരുദേവാ എന്റെ ദോഷം തീർത്തിടേണം നിൻ കൃപയാലേ
എന്റെ ദോഷം തീർത്തിടേണം കൃപയാലേ
എന്റെ ദോഷം തീർത്തിടേണേ നിൻ കൃപയാലേ
ചെന്നങ്ങു പടിഞ്ഞാറെ സമുദ്രം പോകിയിടുന്നു സന്യസിച്ചിടുന്നൊരു അർക്കന്റെ അന്ത്യം കണ്ടു ധന്യമാകാക പേജ് 91 ആദ്യം മുതൽ 91 പേജിൽ ആദ്യം മുതൽ സന്യസിച്ചിടുന്നു ഒരു അർക്കന്റെ അന്ത്യം കണ്ടു ധന്യമാകാക ലോകമറിയുന്നതുമില്ല കാകേതി കരഞ്ഞുകൊണ്ടവറ്റയെല്ലാം തന്നെ പാറിയങ്ങുയരത്തിൽ പറന്ന് ഭക്ഷണാർത്ഥം സാഗരം താനും പുതുപ്പതയും തൂകിക്കൊണ്ട് സാരമായി പുഞ്ചിരി തൂകുന്നുണ്ടു താനുമേറ്റം പാവന പാടി കൂപ്പി നിൽക്കുന്നു ദ്വിജഗണം പാവനഗാനം പാടിക്കൂടുതാൻ തേടിയിടുന്നു കാഹളമൂതിക്കൊണ്ട് തെങ്ങുകൾ യശസ്സായ കുട ചൂടിയാടി ഉലഞ്ഞ പൂഞ്ചിരിക്കുന്നു വ്യാജമാം മർമരത്താൽ വായുവും ഗീതം പാടി വ്യഞ്ജിപ്പിക്കുന്നിതല്ലോ വിശ്വം വിസ്മയം താനും എങ്ങുമീവിധം ദോഷം വന്നിടാതിരിക്കാനായി തിങ്ങിന ഭക്തിമൂലം സ്വധർമ്മം പുലർത്തുന്നു സമുദ്രത്തിൽ നിന്നുയർന്ന വാദം തത്തിപ്പുണർന്ന് സമസ്ത ജനങ്ങൾക്കും സൗഖ്യം താൻ പകരുന്നു കാലമീവണ്ണം തന്നനുഗ്രഹം ചൊരിഞ്ഞങ്ങ് കാലാനുരൂപമായി ശാന്തയാം പ്രകൃതിയും കാണിച്ചിട്ടുടനങ്ങു കടന്നുപോയിടുന്നു ബാലരാം വിദ്യാർത്ഥികൾ ഈ വണ്ണം നാണനുമായി ബാലവിക്രമാൽ വിളയാടിനാ എല്ലാവരും അന്നൊരു ദിനം തന്നിൽ സന്യാസി ശ്രേഷ്ഠനൊന്ന് അത്ഭുതമുമാൻ പാദം ധരിത്രീ ശുദ്ധീകരൻ സംഗമത്തിനാൽ തന്നെ ധരയ്ക്കുള്ളതാം പാപം സംഗമം നീക്കി വാഴും സൽപ്പുമാൻ വരുന്നുണ്ട് ബാലരും യതിവര്യൻ തന്നുട വേഷം പാർത്ത ബദ്ധമോദേന നോക്കി നിന്നിത് സകൗതുകം ജംബിച്ച ജഡാഭാരം ബാലചന്ദ്രകാന്തിയാം ചെമ്മണ്ണുമുക്കിയുള്ള വാസസും മുഖശ്രീയും തഞ്ചത്തിൽ കാണുന്നുണ്ട് നെഞ്ചിൽ രുദ്രാക്ഷമാല സഞ്ചിത ബലം പേറും സഞ്ചിയും യഥാവിധി ചാരത്തിന്നു നാണം തോന്നുന്ന ആത്മശ്രൂപാശവും ചാരത്തായി അടുത്തെത്തി കാണുന്നു മെതിയടി ചാരുവാം നെറ്റിത്തണം ചാമ്പൽ പൂണ്ടിരിക്കുന്നു ചാരുത നൽകുന്നതായുള്ള നടത്തദാനം വിയർപ്പാൽ നനഞ്ഞുള്ള മാസത്തും ഗാത്രം ദാനം വിശുദൻ തന്നെ യോഗി എന്നേവർക്കും താൻ തോന്നും പല രീതിയിൽ കീറിപ്പാറിനമുണ്ടു താനും പാരമേശ്വരനാമം നാവിനാൽ ജപിക്കയും നേരമേ പാർത്തിയിടിയാൽ കുചേര ബ്രാഹ്മണനോ പ്രാകൃതമായിട്ടുള്ള വേഷഭൂഷാദി കണ്ടി പ്രാകൃതബാലന്മാരും അക്രമം തുടങ്ങിനാർ. പാരമായി പരിഹസിച്ചേറ്റവും ക്രുദ്ധിച്ചിത് പാരമാം കല്ലെടുത്ത് പ്രഹരിച്ചതു ചിലർ ബാലന്മാർ നടന്ന തന്നുടയ ബാലിശ സ്വഭാവത്തെ ബാലനം നാണുവിന് തടയാൻ സാധിച്ചില്ല. ബാലിശം പൈശാചികമാം വൃത്തി കൈക്കൊള്ളാൻ താൻ ബാലന്മാർക്കെളുപ്പമാം. അവിവേകികളല്ലോ എവ്വിധം ഇവരെ ഞാൻ പിന്തിരിപ്പിക്കുന്നതിനും ഏവമുള്ളതായുള്ള ചിന്തയാൽ കരഞ്ഞുപോയി മോഹിതനെന്ന പോലെ പോകുവാൻ കഴിയാതെ മോഹനകുമാരനുമാകുലം പൂണ്ടിയിടിനാൻ കണ്ടിയിടുന്നു കാലമായി. അതിവൈദ്യനെല്ലാം കൊണ്ടാടി വന്നെടുത്തു നാണുവേ എടുത്തേഴ ഉണ്ണി നീ കരയേണ്ട ബാലരാഗയാലിവർ ഉള്ളിൽ വന്ന ഹന്തയാൽ അറിയുന്നതെല്ലാം ഞാൻ ഏറ്റുകൊള്ളാം ഖേദവുമില്ലിൻ. എനിക്കിന്തു നൂനം ഭിന്നരാണ് ഈ ജഗത്തിൽ ജനിച്ച മനുഷ്യരും ഭിന്നത മറന്നങ്ങു വസിക്കും സജ്ജനങ്ങൾ. മന്നിൽ ഈ വകയെല്ലാം സഹിച്ചുകൊണ്ടിടുകിൽ ദണ്ഡമില്ലീഹത്തിലെ ജീവിതം സുഖപ്രദം. ഉഗ്രമായുള്ള ചൂടും മഴയും കാറ്റുതാനും ഉത്സാഹമായി തന്നെ ഏൽക്കുന്നു നാം എപ്പോഴും. എന്നെ താൻ അഗ്നി തന്നിൽ തല്ലിവീഴ്ത്തിയെന്നാലും എത്രയും സ്നേഹം താനെ എനിക്കുള്ളിൽ. അവരിലും മാത്രങ്ങൾ കടച്ചാലും ആണിയങ്ങടിച്ചാലും ആഹവം ബാലരോട് ചെയ്യുകയിൽ ഒരിക്കലും വ്യാകുലം. ഇവർക്കുള്ളതൊക്കെയും ഗ്രഹിക്കുവാൻ ആകുലമില്ല എന്റെ ഹൃത്തിന്റെ സുഖം തന്നെ ഇപ്രകാരമാണ്. എന്നുടെ മതിയെങ്കിലുമേ ചുട്ടുനീറിയിടുന്നുണ്ട് നിന്നുടെ കരച്ചിലാൽ. നിഷ്കളങ്കനായുള്ള നാണുവെ തന്നെ യോഗി നിഷ്കളഹൃദയനായെടുത്തു നടന്നിട്ട് വയൽവാരമാം വീട്ടിൽ അണഞ്ഞു മാതുലന്റെ സബിതം തന്നിൽ നിർത്തി ബാലരാം നാണുവിനെ കുട്ടിയമ്മയും മാടനാശാനും അത്ഭുതത്താൽ ശബ്ദരായി. അതുനേരം മാതുല ജനങ്ങളും നമിച്ചു യോഗി തന്നെയായവർ ഭക്തിപൂർവം നമ്രമായി ശിരസപ്പോഴായി. അവർക്കെല്ലാവർക്കും അൻപുറ്റുമണീന്റെ മുഖം സന്ധ്യാർക്കനെന്ന പോലിംബമായിട്ട് കാണുമാറായി. സകൗതുകം വാത്സല്യമാർന്നുകൊണ്ട കുട്ടിയെ എല്ലാ പേരും വാചകൗതുകാൽ തന്നെ ചുംബിച്ചു തലോടിനാർ. മംഗളകരമായിട്ടുള്ള പ്രവൃത്തികളും മംഗളാത്മാവേ തോന്നാൻ എന്താണു ബന്ധമതും. മംഗളതരമായ ചോദ്യത്തെ കേട്ട് യോഗി മംഗളതരമായി ധരിപ്പിച്ചിട്ടുള്ള കഥ ഉണ്ടായ സംഗതികൾ കൃത്യമായി തന്നെ യോഗി ഉത്തമരായവരോടൊക്കെയും പറഞ്ഞിത് ഉണ്ടായതാനന്ദവും മാടനാശാനും മറ്റും ഉണ്ടായിടുന്നതാണ് പല സംഭവം മുറയായുണ്ടാകും. ശ്രേയസേറ്റം ഇവന്നു താനേവരും ഉണ്ടാകും. ഇവൻ തന്നാൽ ശാശ്വതമാശാന്തിദാനും ഉണ്ടാക്കുന്നവനാണ് ബാലം. ബാലനാമിയുള്ളവൻ സ്നേഹമാരിലും ചേർക്കും ശുദ്ധസാത്വികനാണ്. സ്നേഹവായ്പിനാൽ തന്നെയുളകും വെല്ലും ഇവൻ മോഹനവാക്കാണ് സഗുണാലൻ. ഇവൻ താൻ മോഹമാരിലും ചേർക്കും ഇവന്റെ വചോവൃത്തി. ധർമ്മരക്ഷാർത്ഥമായിട്ടീശ്വരൻ തന്നെ വന്ന് ധർമ്മത്തിൻ അധിവാസം ഈ ഗൃഹേ കൈവന്നല്ലോ. നിർമ്മല നിവന്തരാമണ്ഡലമൊരുപോലെ നിർമ്മിതി വരുത്തിയിടും ധാർമ്മികൻ തന്നെ ഇവൻ. ഈ വിധം അരുൾ ചെയ്ത് മറഞ്ഞു മുനിതാനും എവ്വിധം എങ്ങോട്ടേക്കെന്ന് ആരുമേ കണ്ടതില്ല. പിന്നെയങ്ങൊരു നാളും ഒരുത്തർ പോലുമെങ്ങും മന്നിതിൽ കണ്ടതില്ല. ഈ തപസ്വിയെ തെല്ലും ദിവ്യരാമാം ദിവ്യരാം അവർ ദൃഷ്ടിപ്രപഞ്ചത്തിലെന്നും താൻ അവ്യാജ ദൈവകൽപ്പനാധിദാനമായുള്ളോർ ആശ്ചര്യമാണവർ തൻ കർമ്മങ്ങളാർക്കും പാർത്താൽ നിശ്ചയം ഓർത്തുനോക്കിൻ ഭാവങ്ങൾ അവർക്കില്ല തന്നിശ്ചയ്ക്കൊന്നു തന്നെ ജഗത്തും നടന്നീടും സ്വർഗത്തിൻ ദീപാഞ്ജലമായുള്ള ഉണ്ണിദാനം ദുശീലം വളർത്തുന്ന കൂട്ടുകാരെയും വെടിഞ്ഞ് ആ ശീലഗുണനേകനായി വാഴും നിത്യം ദാനം ദ്രോഹമെന്നുമേ ഏവനും മനർത്ഥം മണച്ചീടും ദ്രോഹഹീനർക്ക് സന്തുഷ്ടിയും മേറി വരും താൻ കഷ്ടം അക്ഷരം പരിഹാസത്താലെ ഒന്നായിൽ പുഷ്ടിയേറ്റം കെടുത്തും തുട്ടിയും മകന്നുവോം വാക്ശുദ്ധി മനഃശുദ്ധി കർമ്മശുദ്ധിയും പിന്നെ വർദ്ധിച്ച ഗൃഹശുദ്ധി ദേഹശുദ്ധിയും വേണം ഈ വകയെല്ലാമാണ് ആർക്കുമേ സംസ്കാരതം ഈ ഗുണമിയെന്നുള്ള പുമാനാം മഹാനതും നിർഭയനായിങ്ങ് വർത്തിക്കും മനുഷ്യൻ താനും നിർമ്മലതത്വത്താൽ ആർക്കും നന്മകൾ വരുത്തിയിടും ജാതിഭേദമാം ചിന്ത മതദ്വേഷമാം പാപം ജനങ്ങൾക്കെപ്പോഴുമേ നാശമാണെന്നോർക്കണം ജന്മവൈരികളെ പോൽ ഭിന്നിപ്പിച്ചിടും ഇവ ജന്മികൾക്കൊരിക്കലും നന്മകൾ വരുത്തില്ല തീണ്ടലും തടിയിലുമെന്നുള്ളതാം ദുരാചാരം ചീരാത്ത പാപത്തിനു പാത്രം താനെന്നറിയ വിശ്വാസമെല്ലാരിലും ശബ്ദം താൻ പ്രണാമവും വിശ്വാസം വരുത്തില്ല പ്രാകൃതർക്കൊന്നിങ്കലും ക്ഷണികമായിട്ടുള്ള സുഖത്തെയോ തുജനും ക്ഷണഭംഗും ക്ഷണഭംഗുരവൃത്തി കൈക്കൊണ്ടു വാണീടുന്നു ഏറ്റവും ഭാരം താനെ ക്ഷോണിക്കു വരുത്തുന്നു ഏറ്റവും ദുർമതമാം കുപ്രബുദ്ധവും ബാലിൽ ഈ വണ്ണം ധർമ്മലോപാലമർ അധർമ്മം വർദ്ധിച്ചിട്ട് ഈ ബന്ധുവർഗം പോലും ശത്രുവായി മരുന്നു കേവലമത് ശമിപ്പിച്ചു സുഖം തരേണ്ട കേവല ബാലനായ നാണുവിൻ ജന്മോദ്ദേശം വിസ്മയാവഹമായി വീക്ഷിച്ച് വീണ്ടും വീണ്ടും വിശ്വാസി ജനങ്ങൾക്കുമാശ്ചര്യം പരന്നിത് ഭൂവിന്നു ഭാരമേറ്റം വളർത്തും കുപ്രഭുത്വം ഭൂരിയായി വർദ്ധിച്ചത് പാരിതിൽ കലഹവും ക്ഷണഭങ്കുരമായ പ്രതൃപ്തി കൈകൊണ്ടിട്ടുതാൻ ക്ഷീണിത സുഖികളായി വർദ്ധിച്ചു ജനമേറ്റം ഇപ്രകാരമായുള്ള സംഭവ ബഹുലത്താൽ ഇക്ഷിതിവാസം തന്നെ ദുഷ്കരം ജനങ്ങൾക്കും ഈ വിധം വിപത്തിനെ ഉച്ചാടിച്ചിടുവാനായി ഈ മണ്ണിൽ വന്നു ഏവം പിറന്ന കുമാരനെ വിസ്മയാനന്ദപൂർവം വീക്ഷിച്ച് ലോകരെല്ലാം വിശ്വാസി ജനങ്ങൾക്ക് മോദമേറ്റവും വന്നു പരിശുദ്ധനായുള്ള നാണുവിൻ പരിശ്രമം പാരം ശുദ്ധമാക്കി തീർത്തിത ലോകത്തിനെ താൻ പത്മനാഭനോ ഇവൻ പത്മബാന്ധവൻ താനോ പത്മാക്ഷനല്ല പിന്നെ പത്മമന്ദിരം താനോ പത്മബന്ധുക്കളെ വെൾക്കാളും തേജസ്സായുള്ള കുട്ടി പത്മബാണനേക്കാളും സുന്ദരൻ സുകുമാരൻ ഈ വിധം പലതരം വാക്കിനാൽ തന്നെ ജനം ആവോളം പ്രകീർത്തിച്ചു കോമളകുമാരരേവരും ഒരുപോലെ വാഴ്ത്തുന്നു ബാലകനെ ഏതൊരു തരത്തിലും ധർമ്മത്തെ നൽകും ഇവൻ ധർമ്മപാലനത്തിന് വന്നവതരിച്ചുള്ള നിർമ്മമൻ തന്നെ ഏറ്റം പുകഴ്ത്തി ജനങ്ങളും ഭാവനാവശകനാം ബാലകൻ നമുക്കെല്ലാം ഭാവുകം വളർത്തിയിടും മേലിലും ശുഭം വരും പാരിലാകെ പരന്നു നാണുവിൻ പ്രഭാവവും പാവനാകാരൻ തൻ വളർച്ച പാത്തു ജനം താൻ മാതൃരാജ്യത്തിന്റെ ശ്രീകരരത്നം തന്നെയാ മാതൃകാ സൗരഭ്യം താൻ പരത്തിപ്പാരിലെല്ലാം മാതൃകയായുള്ളൊരു ജീവിത സരണിയൽ മാതൃഭൂവിനെ പാരിന്തിലകമാക്കി തീർത്ത മാനവകുല മൗലിയായുള്ള മണിദ്വീപം മാനസാനന്ദമാർന്നു കഴിച്ചു ബാല്യകാലം. തത്തയും പറഞ്ഞിത് ഹൃത്തതിൽ ഭക്തിയോടെ നിത്യമിച്ചരിതത്തെ ശ്രദ്ധിച്ചു പഠിപ്പവർക്ക് ഒക്കെയും ശുഭം വരും. സർവവിജ്ഞങ്ങൾ നീങ്ങും അപ്പുമാനേറ്റം ആയ സന്തുഷ്ടി വരിച്ചിടും. അല്പവും അവനില്ല ദുഃഖവും ശമിച്ചിടും. ലോകവിഘ്നങ്ങൾ തീർക്കാൻ പാരതിൽ പിറന്നിട്ട ലോകവന്ദിതനായ ശ്രീനാരായണ ഗുരു ലോകമാകലെ മേന്മേൽ ഹർഷവർദ്ധനായി ലോകപൂജിതനായി വാണരുളിന കഥ ബാലകാണ്ഡമെന്നുള്ള ആദ്യം അധ്യായവും ബാലിജമെന്നാകിലും പറഞ്ഞു ഞാനുമിത്തം നിർമ്മലമായ കഥ അനതിശയമായി ദീർഘമായി അതിസംക്ഷേപമായി തന്നെ പറഞ്ഞേനിത് ഞാനും കുറിച്ചു ഭവാനത്. പാരതിൽ ജനങ്ങൾക്ക് ഉൾക്കളം കുളിക്കട്ടെ പാരിന്റെ തമസിനെ ആകവേ അകറ്റിയിട്ട് പാരം വിജ്ഞാനമായ മണിദ്വീപമാം കഥാവിശ്വമോഹനമായി തീരട്ടെ ജഗത്തിങ്കൽ വിശ്വാസം ജനങ്ങൾക്കും വർദ്ധിക്കും ദിനംതോറും. സംക്ഷിപ്തമായിട്ടു ശ്രീനാരായണ ഗുരു ചരിതം ഭാഗവതം കേവലം കിളിപ്പാട്ടായി ആദ്യമാം കാണ്ഡം തന്നെ ചൊല്ലിനേൻ സരഭസം സംക്ഷിപ്തമായി സൂക്തിരത്നാമിതുദാനം സംക്ഷിപ്തം ശ്രവിപ്പോർക്കു സുകൃതം വർദ്ധിച്ചിടും. പൈതൃകമായ സർവദോഷവും മകന്നീടും പിതൃതുഷ്ടിയും വരും പുത്രലാഭവും മീറും കേൾവിക്ക് സുഖമേകാൻ കേകയാം വൃത്തത്തിലായി കേമമായി തന്നെ ഇത് ചൊല്ലിനേനിയും ഞാൻ എന്നുടെ ദിനകൃത്യം നടത്തുന്നതിനായി ഇന്നിപ്പോൾ പോയിടുന്നു വന്നീടാമുടൻ തന്നെ എന്നുടെ ഉടയവൾ ശാരദാദേവിദാനം എന്നും തൃക്കരം തന്നിൽ പരിലാളിക്കുന്നുണ്ട് എന്നെ അമ്മയെ വണങ്ങിയിട്ടു വന്നിടാം ഞാനും ധന്യയാം തത്തദാനും പറഞ്ഞു മറഞ്ഞത് ഇതിൽ ശ്രീനാരായണ ഗുരുദേവ ഭാഗവതം ബാലകണ്ഠം സമാപ്തം. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീ മഹാഗുരവേ നമഃ.
വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ. തൃതീയ സർഗ സ്മിതേന തേന നീലസ്യ വദനം തോഷപൂരത പ്രത്യുഷ പ്രഭയാ പത്മം ഇവ സമ്പുല്ലമാഭൂ. ശ്രീനാരായണ ഗുരുവിന്റെ പുഞ്ചിരി കൊണ്ട് നീലസ്യവദനം നീലന്റെ മുഖം സന്തോഷപ്രഭാവം കൊണ്ട് പ്രഭാതകാലത്തെ സൂര്യപ്രകാശം കൊണ്ട് താമരപ്പൂ എപ്രകാരമാണോ വിരിയുന്നത് അതുപോലെ വിടർന്നു ശോഭിച്ചു.
യൂനാം ലജ്ജാവതാം പ്രായോ വിവാഹാദിഷു കർമ്മസു പ്രകാശ്യദേഹി അനുമതീർ മൗനമന്ദസ്മിതാദിഭീ.
ലജ്ജ ശീലമാക്കിയിട്ടുള്ള യുവാക്കളുടെ വിവാഹം തുടങ്ങിയിരിക്കുന്ന വൈവാഹികാദികളിലുള്ള സമ്മതം മൗനം കൊണ്ടും മന്ദസ്മിതാഭ കൊണ്ടും മിക്കവാറും പ്രകാശിക്കപ്പെടുന്നു എന്നുള്ളത് ലോകസമ്മതമായ ഒരു കാര്യമാണ്. അധികം സംസാരിക്കാതെ ആ നിങ്ങൾ നോക്കിക്കോ കുഴപ്പമില്ല എന്ന് പറയുന്നത് ഒരു മൗനം സമ്മതമാണ് എന്നുള്ള രീതിയിലും നീലൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഗുരു മൗനമായിരിക്കുന്നത് കൊണ്ട് സമ്മതമാണെന്ന് നീലൻ ഗ്രഹിക്കുകയാണ്.
വിസൃജ്യതാമയം സ്വാമിൻ മാതേതാത പ്രതീക്ഷതേ വിവാഹോത്സവ നിർവാഹേ ബഹുകർത്തവ്യമസ്തി മേ.
അല്ലയോ ഗുരുനാഥ, അല്ലയോ ഗുരുദേവ, നീലൻ പറയാണ്
എന്നെ പോകാൻ അനുവദിച്ചാലും. അങ്ങയുടെ മൗനം സമ്മതമായി ഗ്രഹിച്ചുകൊണ്ട് മാടനാശാനും കുട്ടിയമ്മയോടും ഞാൻ ചെന്ന് പറയട്ടെ, കല്യാണം നടത്തിക്കോളൂ, സമ്മതമാണ് എന്ന് പറയട്ടെ, അതിനായി എന്നെ പോകാൻ അനുവദിച്ചാലും. അവിടുത്തെ ഗുരുദേവന്റെ പിതാവായിരിക്കുന്ന മാടനാശാനും അമ്മ കുട്ടിയമ്മയും വിവാഹോത്സവം ഗംഭീരമായിട്ട് നടത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അവിടെ ചെന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സമ്മതം നൽകി അനുഗ്രഹിച്ച് അയച്ചാലും.
ഇത്യുക്തോദായ ദൂതസ പ്രണമ്യ പ്രസ്ഥിതസ്തത ഗുരുസ്മിതം വിവാഹാനുകൂലം മന്വാനമേവ.
സന്ദേശവാഹകനായിരിക്കുന്ന നീലൻ ഇപ്രകാരം പറഞ്ഞിട്ട് മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും പ്രേരണ നിമിത്തം ഗുരുദേവന്റെ അരികിൽ വിവാഹം നടത്തുന്നതിനുള്ള സമ്മതം വാങ്ങാൻ സന്ദേശവാഹകനായി എത്തിയ നീലൻ ഗുരുദേവന്റെ ആരാണ്? കൂട്ടുകാരനാണ്. ഇപ്രകാരം ഗുരുദേവനോട് നീലനെല്ലാം പറഞ്ഞിട്ട് ഉദ്ധായ പ്രണമിച്ച് എഴുന്നേൽക്കുകയും നമസ്കരിക്കുകയും ചെയ്തിട്ട് ഗുരുവിന്റെ ആ പുഞ്ചിരിയെ വിവാഹത്തിന് അനുകൂലമായി കരുതിക്കൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടുപോയി.
അഭ്യൂഗാകുശലസ്യ ദുഷ്പ്രാഗൽഭ്യം തഥാവിധം അനുധ്യായം ജകർത്തവ്യം തത്രദസ്തു ഗുരുചിരം.
ശ്രീനാരായണ ഗുരു എന്താണോ ഊഹിച്ചു വന്നത് അത് വേണ്ടവണ്ണം നടത്തുവാൻ സാമർഥ്യമില്ലാത്ത സന്ദേശവാഹകനായ നീലന്റെ അത്തരത്തിലുള്ള ദുസ്സാമർഥ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്നെ ആകർഷിക്കാൻ വേണ്ടി പല വാക്കുകൾ പരിഞ്ഞ് പരിശ്രമം നടത്തിയ ആ നീലന്റെ വാക്കുകൾ കേട്ടിട്ട് പുഞ്ചിരിച്ച ശ്രീനാരായണ ഗുരുദേവൻ പുഞ്ചിരിയെ വിവാഹസമ്മതമായി അതനുസരണം പ്രവർത്തിക്കുവാനുമായി ചെമ്പഴന്തി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പാഠശാലയിൽ നിന്ന് കുട്ടിയമ്മയുടെയും മാടനാശാന്റെയും അരികിലേക്ക് പോയി. അതിനെ ആലോചിച്ചു ഗുരുദേവൻ തന്റെ പുഞ്ചിരിയെ അവനെ പരിഹസിച്ച പുഞ്ചിരിയെ അനുവാദമായി കരുതിപ്പോയ ബുദ്ധുവിനെ ആലോചിച്ചു ഗുരുദേവൻ എന്ത് ചെയ്ത് സ്വയം പുഞ്ചിരിക്കുകയും ചെയ്തു.
നകിഞ്ചിതപി സംവൃത്തം വിശേഷേണതി ഭാവയൻ യഥാപൂർവം കൃതാചാര സോനയ നിവസാൻകൃതി.
കർത്തവ്യകാര്യങ്ങൾ യഥാകാലം യഥാവിധി ചെയ്യുന്നതിന് സാമർഥ്യമുള്ള ആളാണ് നാരായണ ഗുരുദേവൻ. ഗുരുദേവന്റെ ആശ്രമം എന്ന് പറയുന്ന കൃതിക്കകത്ത് ഒരു ആശ്രമത്തിലിരിക്കുന്ന ആള് എങ്ങനെയാണ് കർത്തവ്യകർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള നിയമാവലി എഴുതി വെച്ചിട്ടുണ്ട്. ഗുരുദേവനും അതുതന്നെയാണ്. യഥാവിധി ചെയ്യുവാൻ സമർത്ഥനായ നാരായണ ഗുരുദേവൻ വിശേഷിച്ച് ഒന്നും സംഭവിച്ചില്ല, നീലൻ പോയി കല്യാണത്തിന് അനുമതി കൊടുത്താൽ ഒന്നും സമ്മതിച്ചില്ല എന്ന മട്ടിൽ പഴയപടി തന്നെ സൗഹൃദങ്ങൾ തന്റെ കൃത്യങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് ദിവസങ്ങൾ നയിച്ചു. എനിക്ക് യാതൊരു മാറ്റവുമില്ല, ഒരു സംഭവമില്ല, ഒരു അനുമതിയില്ല എന്നുള്ള വിചാരത്തിൽ നേരത്തെ നീലൻ വിചാരിച്ചു പോയില്ലെന്ന് ഒരു കുലുക്കമില്ലാണ്ട് യഥാവിധി അവിടെ തന്നെ ഇരുന്ന് തന്റെ കൃത്യങ്ങൾ നിർവഹിച്ചു. മനുഷ്യന്റെ മനസ്സ് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നിയന്ത്രിച്ച് വശംഗതമാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതിന് ആദ്യം അവനവന്റെ ജീവിതത്തോട് അവനവനുള്ള ആത്മാർത്ഥതയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ജീവിതത്തോട് നമുക്കൊരു ആത്മാർത്ഥതയില്ലാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ള കാര്യത്തിൽ ഒരു നിശ്ചയദാർഢ്യം നമുക്ക് ഉണ്ടാകാതെ പോകുന്നത്. ചെയ്യുന്ന കാര്യങ്ങളിൽ പരിതപ്തനാകുന്നതും പ്രധാന കാരണം എന്താ? ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയില്ലായ്മ തന്നെയാണ്. എന്റെ ജീവിതം എങ്ങനെയാണ് എനിക്ക് ഗുണകരമായി തീരുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ ഒരു വ്യക്തിക്കുണ്ടാകുവാൻ ആദ്യം വേണ്ടുന്നത് ദൃഢമായ നിശ്ചയത്തോടുകൂടിയുള്ള കർമ്മമാണ്. മയ്യർപ്പിത മനോബുദ്ധി യോമേ ഭക്ത സമയപ്രിയ. എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയ ബുദ്ധി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നു അങ്ങനെയുള്ളവന്റെ ബുദ്ധിയെ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ. അർപ്പിത മനോബുദ്ധി, ഏതെങ്കിലും ഒരിടത്ത് നിശ്ചയദാർഢ്യത്തോടുകൂടി സമർപ്പിക്കപ്പെട്ട ഒരു ബുദ്ധിയോ മനസ്സോ നമുക്ക് വേണം. അപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ യഥോചിതം ചെയ്യാൻ നമുക്ക് സാധിക്കുക. ഏതെന്തെങ്കിലും എന്തിനെങ്കിലും ഒന്ന് ഭയന്നിട്ട് കർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കണം. കുടുംബജീവിതം ഭദ്രമാക്കുവാൻ ആദ്യം വേണ്ടുന്ന ഒരു ദൃഢനിശ്ചയം ഈശ്വരാർപ്പണ ബുദ്ധിയാണ്. ഈശ്വരന്റെ മുമ്പിൽ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള വിവേകമുണ്ടാക്കിയെടുക്കുവാൻ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി മനുഷ്യൻ ജീവിക്കുന്ന ജീവിതത്തിനെ സാധിക്കുകയുള്ളൂ എന്ന് ധർമ്മശാസ്ത്രങ്ങളെല്ലാം പ്രതിപാദിക്കുന്നതുകൊണ്ട് തന്നെ നാരായണ ഗുരുദേവന്റെ മുമ്പിൽ യാതൊരു മാറ്റവും ഇല്ലാണ്ട് നീലൻ വന്നുപോയി എന്തെല്ലാം പറഞ്ഞു അതിൽ നിന്നെല്ലാം യാതൊരു വ്യത്യാസവും ഗുരുദേവനിൽ ഉണ്ടാക്കുവാൻ ആർക്ക് സാധിച്ചില്ല? നീലന് സാധിച്ചില്ല. എന്താ? ഈശ്വരനിൽ അർപ്പിതമായ ബുദ്ധിയോടുകൂടിയവനാണ് ആര്? ശ്രീനാരായണ ഗുരുദേവൻ.
ന കിഞ്ചിദപി സംവൃത്തം വിശേഷേണ ദീഭവാഭാവയൻ യഥാപൂർവം കൃതാചാര സോനയ ദിവസാകൃതി വിവാഹോ അഭിമതസ്വസ്യ പുത്രസ്യേതി മനോരമ വാർത്തത്വാദോഷേദ്ഗാഠം ഇതരോ മാതുലം ചതം.
വിവാഹം സ്വസ്യപുത്ര പുത്രസ്യ തങ്ങളുടെ പുത്രന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷവാർത്തയെ കേട്ടിട്ട് മാതാപിതാക്കളായ കുട്ടിയമ്മയും മാടനാശാനും ആ അമ്മാവിനെയും ഗാഠം അദോഷെ അത്യധികം അമ്മാവിനെയും അത്യധികം സന്തോഷിപ്പിച്ചു. ഗുരുദേവന് സമ്മതം മൂളിയിരിക്കുന്നെന്ന് നീലന്റെ മറുപടി കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരൊക്കെയ? കുട്ടിയമ്മയും മാടനാശാനും അമ്മാവനായിരിക്കുന്ന ആരാണ്? കൃഷ്ണനാശാനും കൃഷ്ണൻ വൈദ്യനും.
അതാനിശ്ചിത്യ വിധിവത് മുഹൂർത്തം ബന്ധുവി സഹ വിവാഹോത്സവ സാമഗ്രീം സംവ്യഭാരാശുമാതുല.
അമ്മാവനായിരിക്കുന്ന കൃഷ്ണൻ വൈദ്യൻ ബന്ധുക്കളോടൊപ്പം ചേർന്നിട്ട് വിധിപ്രകാരം ഒരു മുഹൂർത്തത്തെയൊക്കെ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്ത് വിവാഹോത്സവത്തെ കാര്യത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ മുഴുവൻ വേഗം സംഭരിച്ചു. ഒരച്ഛന്റെ അമ്മയുടെയും നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള എന്താണ്? വിവാഹത്തിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങി. ഓട്ടമായി, ആളുകളെ ക്ഷണിക്കല്, മറ്റുള്ള കാര്യങ്ങൾ, പന്തലിടലുമായി മറ്റ് എല്ലാവിധ ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒന്നാണ് വിവാഹം. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഉത്സാഹത്തോടുകൂടി ഓട്ടമായി ആരൊക്കെ? കുട്ടിയമ്മ, മാടനാശാൻ, കൃഷ്ണൻ.
തദ്ഗ്രാമവാസിന സർവേ സുഹൃത്യമിതി ബുദ്ധിത വയൽവാരഗൃഹം കൃത്വ ഭേദിരേ സഹകാരിതാം.
ആ ചെമ്പഴന്തി ഗ്രാമത്തിൽ വസിച്ചിരുന്ന മുഴുവൻ പേരും തങ്ങൾ അവശ്യം നിർവഹിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള ബോധം എല്ലാവർക്കും വന്നു ചേർന്നിരിക്കുന്നു. എന്താ കാര്യം? തപോനിഷ്ഠനാണ്, അനുഗ്രഹീതനാണ്. ഒരു നവണ മുഖത്ത് നോക്കിയാൽ തന്നെ ഈശ്വര അനുഗ്രഹം തുളുമ്പി നിൽക്കുന്ന മുഖച്ചായിയാണ് ആരുടേത്? നാരായണ ഗുരുദേവന്റേത്. അത് നിമിത്തം വയൽവാരത്ത് വീട്ടിൽ പോയിട്ട് എല്ലാവരും സഹായന്മാരുടെ നിലത്തെ, അതായത് എല്ലാവരും ഈ വിവാഹാദി കർമ്മങ്ങളെ സഹായിക്കുവാൻ തീരുമാനിച്ചു. പഴയ കാലത്ത് നെല്ലവിടിയിരിക്കുന്നവർക്കൊക്കെ അറിയാം, ഒരു വീട്ടിൽ വിവാഹം നടക്കുകയാണെങ്കിൽ അതിന് വിളമ്പാൻ ആളെ അന്വേഷിക്കേണ്ട, ഇലമുറിക്കാൻ ആളെ അന്വേഷിക്കേണ്ട, മറ്റ് എന്ത് കാര്യത്തിനും ആളെ അന്വേഷിക്കേണ്ട. ഒരു നാടിന്റെ കൂട്ടായ്മ ഒരു വിവാഹത്തിന് പണ്ട് ഉണ്ടായിരുന്നു. പഴയ ആ കൂട്ടായ്മകളെല്ലാം ഇന്ന് നമ്മളിൽ നിന്ന് ശിഥിലമായി കഴിഞ്ഞു. എന്താ കാര്യം? നമ്മുടെ ഇടയ്ക്ക് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണം തന്നെ വളരെ തുച്ഛമായി കഴിഞ്ഞു. വളരെ പരിമിതമായ സമയമേ മനുഷ്യജീവിതത്തിൽ ആവശ്യകാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയം നമ്മൾ ടി വി മറ്റുള്ളതിന്റെ മുമ്പിൽ അടയിരിക്കലായി. വീട്ടിലുള്ളവർ തമ്മിൽ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന പ്രകൃതം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാര്യം എന്താ? അതിലെ നല്ല സൗഹൃദം പുലർത്തുന്ന ഒന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ടി വി ദൃശ്യമാധ്യമം. ഇതുകൊണ്ട് വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള മനുഷ്യന്റെ കഴിവുകേട്, അതായത് കഴിവുകേടിലേക്ക് അവൻ വഴുതി വീഴുന്നു. രണ്ടാമത്തത് വരും വരായികയെക്കുറിച്ച് ആലോചനയില്ല, എന്ത് കാര്യത്തിലും ചടുതി പ്രവർത്തനമാണ്. പക്ഷെ ഇതൊക്കെ ഒരു കുടുംബജീവിതത്തെ ദോഷൈകതിക്കായി ബാധിക്കുമെന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒന്ന്, ആവശ്യത്തിന് ഇതൊക്കെ ഉപയോഗിക്കുകയും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായും തീരുന്നതാണ് ഏറ്റവും ഉത്തമം.
ശാലാഭിഗവിതാത്ര സാലങ്കാരസുനിർമ്മിത ആനന്ദദേവതാ നൃത്യ രംഗായിവ വിരേചിരേ.
ആ വയൽവാരത്ത് വീട്ടിൽ വേണ്ടവണ്ണം നിർമ്മിക്കപ്പെട്ടതും അലങ്കരിക്കപ്പെട്ടതുമായ പല പ്രകാരത്തിലുള്ള പന്തലുകളെല്ലാം കെട്ടി ആനന്ദദേവതയുടെ വിലാസ നൃത്തം ചെയ്യുന്ന വേദികൾ പോലെ ശോഭിച്ചു ഈ പന്തലിനുള്ളിൽ. എല്ലാ അച്ഛനമ്മമാരും ചെയ്യുന്ന ഇപ്പോഴത്തെ ഒരു പ്രകൃതം എന്താണ്? ഏറ്റവും വലിയ പന്തൽ അലങ്കരിച്ച് കിട്ടിയാലേ മക്കളുടെ കല്യാണം നന്നായി നടക്കാൻ പറ്റുള്ളൂ. ഇവിടെ എങ്ങനെ, ഇവിടെ പാർട്ടി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടോ? വിവാഹത്തിന്റെ അന്ന് പയ്യന്റെ വീട്ടിലെ വൈകുന്നേരം ഉണ്ടോ? ഏറ്റവും കൂടുതലാണ് എട ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ. ഇപ്പോഴും അത് നിലവിലില്ല. ചേർത്തല ആ ഭാഗങ്ങളിലൊക്കെ പാർട്ടികൾ കുറവാണ്. ഈ ഇവിടെയും അതുപോലെ തന്നെ തൃശൂരൊക്കെ ഗംഭീരമായ ചെലവാണ് പാർട്ടി എന്ന് പറഞ്ഞത്. ഞങ്ങളൊരു പരിപാടിക്ക് മാവേലിക്കര വന്നപ്പോൾ ഒരു ഡോക്ടറാണ് ഞങ്ങളെയും കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ വണ്ടിയിലിരുന്നപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ തൃശ്ശൂരുകാർക്ക് പെണ്ണിനെ കൊടുക്കരുതെന്ന്. എന്താന്ന് പറഞ്ഞാൽ അത്ര ചെലവാണ് കാര്യം. എന്താന്ന് പറഞ്ഞാൽ ഏത് വിശേഷ ദിവസം വന്നാലും അതിനെല്ലാം തുണിയും മറ്റതും മറിച്ചതും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കണം. ഒരു മരണ വീട്ടിൽ ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക, സഹോദരിമാരെല്ലാം വന്നു. ഇപ്പൊ ഒരാളുടെ അച്ഛനോ അമ്മയോ മരിച്ചെങ്കിൽ ആ വീട്ടിലെ മൂത്ത മകനായിരിക്കുന്ന ആള് ചെയ്യേണ്ട ദൗത്യം സഹോദരിമാർക്ക് എല്ലാവരെയും അടിയന്തര കർമ്മം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് തിരിച്ചാക്കണം. ഇവിടെ ഉണ്ടോ അത്? ഇല്ല. അതിനെന്താണ്, ഒരുപാട് സാധനങ്ങൾ കെട്ടിപ്പിറക്കി കൊണ്ടുപോകണം. അരി തൊട്ട് എല്ലാ സാധനങ്ങളും കെട്ടിപ്പിറക്കി പച്ചക്കറി വസ്ത്രം എല്ലാമായിട്ട് കൊണ്ടുവന്ന് തിരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കണം. അതിന് പറയുന്ന പേര് കണ്ണോക്കെന്നാണ്. വലിയ കണ്ണ് തന്നെയാണ്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഡോക്ടർ എന്നോട് പറയുക, ഓ മടുത്തു പോയി സ്വാമി, ആര് മരിച്ചാലും ഇതെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുകയും വേണം. ഇങ്ങനെയൊക്കെയുള്ള എല്ലാത്തിനും ചടങ്ങുകളാണ്. എന്തായാലും ഇവിടെ വിവാഹം വലിയ ഗംഭീരമാക്കുന്നതിന് വേണ്ടി വലിയ പന്തലൊക്കെ ഇട്ടു. പ്രൗഢിയാണ് എല്ലാത്തിനും. വളരെ ഗംഭീരമായിട്ട് കല്യാണങ്ങൾ നടത്തും, ആഘോഷ പരിപാടികൾ നടത്തും. അവസാനം എന്താവും? ഒന്നീ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളായി, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര കലഹങ്ങളായി. ഈ ആഘോഷങ്ങളൊക്കെ കണ്ടും കേട്ടും കണ്ണു നിറച്ചു പോയവര് മാത്രം മിച്ചം, ബാക്കിയുള്ളവർ തമ്മിലടിയാണ്. ഇവിടെ പറയുന്നതും അതുതന്നെയാണ്. വിവാഹ ദിവസത്തിൽ ഗംഭീരമായ വേദി ഒരുക്കിയിരിക്കുകയാണ്. എന്താ കാര്യം? ഒരേ ഒരു മകനാണ്. നാടൊട്ടുകയുള്ള ആളുകൾ കൂടിയിട്ടാണ് ഇത് ഒരുക്കുന്നതെന്നുള്ള ഇന്നത്തെ വിവാഹവേദിയല്ല. അന്നത്തെ വിവാഹാദികാര്യങ്ങളിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേങ്ങാ തിരുങ്ങുന്നതിന് ആളുകൾ പ്രത്യേകമുണ്ട്. എല്ലാം നമ്മുടെ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു അയലത്തെ ഒരു വിവാഹം എന്ന് പറയുന്നത്. ഭഗിനീ പുത്രദായാദ്യ കേരളേഷു സഹസ്വകൈഹി ഭഗിന്യാ നീതകന്യാസേ പര്യണേഷു ഗൃഹേ തഥാ. അക്കാലത്ത് കേരള നാട്ടിലെ ഭഗിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുമക്കത്തായികളായിരിക്കുന്ന ജനങ്ങൾ ബന്ധുജനങ്ങളോടുകൂടി സഹോദരിയാല വധുഗൃഹത്തിൽ പോയിട്ട് ആ കന്യകേന്ദ്രിയും വരന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരപ്പെടും. മനസ്സിലായോ? വധുഗൃഹത്തിൽ നിന്ന് വരന്റെ ഗൃഹത്തിലേക്ക് കന്യയെ കൊണ്ടുവരപ്പെടുന്നത് സഹോദരി മുഖാന്തരം ആയിരുന്നു വരന്റെ. അങ്ങനെ വിധിപ്രകാരം വിവാഹം നടത്തിയിരുന്ന ഒരു സമ്പ്രദായം പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അനുസൃത്യതമാചാരം നാദിസ്തൂരസ്ഥിതം മകത് വധുഗൃഹം യഥാ സർവേ ബാന്ധവാ ഭഗിനീയുത. അന്ന് മരുമക്കത്തായികളായിരിക്കുന്ന കേരളദേശക്കാരുടെ ഇടയിൽ നടപ്പിലിരുന്ന വിവാഹ സമ്പ്രദായം, അതിനനുസരിച്ച് എല്ലാ ബന്ധുക്കളും വരന്റെ സഹോദരിയോട് കൂടിയവരായിട്ട് എന്ത് ചെയ്യുന്നു, വരന്റെ ഗൃഹത്തിൽ നിന്നും അതിദൂരത്തല്ലാത്ത സമ്പത്തും പ്രഭാവവും കൊണ്ട് പെരുമയുള്ളതായിരിക്കുന്ന വധുഗ്രഹത്തിലേക്ക് പോയി. ഇവിടെ എവിടെയാണത്? ചെമ്പഴന്തിയിൽ നിന്ന് പോയി.
രാത്രയാസ്തൃതിയായാമേതു വധ്വാച്ഛാഗമനാത് പരം ദ്വാഹമംഗളം കാര്യം പ്രതീക്ഷാനേ സ്ഥിതാ ഗൃഹേ.
അടുത്ത ബന്ധുക്കളൊഴിച്ചുള്ള സുഹൃത്തുക്കളും ഗ്രാമവാസികളായിരിക്കുന്ന എല്ലാ ജനങ്ങളും രാത്രിയുടെ മൂന്നാം യാമത്തിൽ വധു വന്നു ചേർന്നതിൽ പിന്നെ അതിനുശേഷം നിർവഹിക്കപ്പെടേണ്ടതായിരിക്കുന്ന വിവാഹമായിരിക്കുന്ന മംഗളകർമ്മം പ്രതീക്ഷിച്ചുകൊണ്ട് വയൽവാരത്തെ വീട്ടിൽ തന്നെ കഴിഞ്ഞ് കൂടി. ആദ്യം വിവാഹം നടത്തുന്നതിന് മുമ്പ് വധുവിന്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നവരും ഉത്സവത്തിൽ പങ്കുകൊള്ളുന്നവരുമായിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ എല്ലാ ജനങ്ങളും മുഹൂർത്തവും പ്രതീക്ഷിച്ച് വയൽവാരത്തെ വീട്ടിൽ കഴിച്ചുകൂട്ടി.
അനുമോദനധാരാധാരാഭീ ആശീർവാദ സദൈശസ അഭിഷിക്തോ വിനാദുഷ്യാ ഗുരുർവരപതേ സ്ഥിത.
വിവാഹമുഹൂർത്തം അടുത്തപ്പോഴത്തേക്ക് വരനാരാ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ. അപ്പൊ വരന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഗുരുദേവനെ വേണ്ടുന്ന വിധത്തിൽ എല്ലാ ആളുകളും അനുമോദിക്കുകയാണ്. എന്താ സഹോദരിയെ ആണ് പുടവ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്, എങ്കിലും വരനെ അനുമോദിക്കണ്ടേ? വരന്റെ സ്ഥാനത്ത് സങ്കല്പിച്ചിരിക്കുന്ന ഗുരുദേവൻ എല്ലാ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് എല്ലാവരും കൂടെ ആശീർവദിക്കുക. ഇതാ ഏത് മംഗളമാണ് ഇപ്പം നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം.
അതാസ്കാന്തേഷു സർവേഷു നിദ്രാണേഷു സുഖർസുസ മദമന്ദമുദ്ധായ നിശ്ശബ്ദോ ഗൃഹാബഹിരഗാദൃതം.
വിവാഹോത്സവത്തിന്റെ വിജയത്തിനായുള്ള പരിശ്രമങ്ങളിൽപ്പെട്ട് തളർന്നവരായിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഉറക്കമായപ്പോൾ നാരായണ ഗുരുദേവൻ യാതൊരു ശബ്ദവും കൂടാതെ എന്ത് ചെയ്ത് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് വേഗം പുറത്തേക്ക് പോയി.
ഗത്വാ ദേവാലയസ്യാന്ത ഏകാന്തേ ധ്യാനമാസ്ഥിത ചിരം തസ്തോന്ന കർത്തവ്യം നിർണായ മഹാമതി.
മഹാമതിയായിരിക്കുന്ന മഹത്തായ ശാസ്ത്രവിജ്ഞാനവും ദീർഘദൃഷ്ടിയും ബുദ്ധിവിശേഷവുമുള്ള ആളുകളെ എന്തു പറയാം? മഹാമതി എന്ന് പറയാം. അങ്ങനെ മഹാമതിയായിരിക്കുന്ന നാരായണ ഗുരുദേവൻ ബഹിഹി ഗത്വ വീട്ടിൽ നിന്ന് വെളിയിൽ പോയിട്ട് എന്ത് ചെയ്ത് ദേവാലയസ്യന്റെ മണിക്കല ദേവീക്ഷേത്രത്തിന്റെ ഉള്ളിൽ ആളുകളില്ലാത്തതും ആളുകൾ വന്നു ചേരാൻ ഇടയില്ലാത്തതുമായിരിക്കുന്ന ഇടത്ത് തന്റെ കർത്തവ്യമെന്തെന്ന് ഉറച്ച് തീരുമാനിക്കുന്നതിന് വേണ്ടി ആസ്ഥിത ചിരന്തസ്തു ധ്യാനത്തിൽ മുഴുകിയിരിപ്പായി. തന്റെ ദൗത്യം വിവാഹം കഴിച്ചൊരു കുടുംബജീവിതം നയിക്കലാണോ അതോ ലോകക്ഷേമാർത്ഥം ലോകമംഗളാർത്ഥം സന്യാസം സ്വീകരിക്കുന്നതാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പിക്കാനുള്ളൊരു തീരുമാനമെടുക്കാൻ മനക്കല ദേവിയുടെ മുമ്പിൽ ധ്യാനനിരതനായി ഇരുന്നു എന്നാണ് പറയുന്നത്.
ധ്യാനാധിക്ഷേപവൃത്തിഷു ശാന്താസുകൃതമഗ്രത ദിവ്യപ്രാതുരഭൂലോക തസ്യ ദേവർഷി സങ്കുല.
ധ്യാനം കൊണ്ടും ഏകാഗ്രതയോടുകൂടിയ ചിന്ത കൊണ്ട് വിക്ഷേപവൃത്തി ശാന്താഷു മനസ്സിന്റെ വിക്ഷേപങ്ങളെല്ലാം ശാന്തമായി തീർന്നിട്ട് ആ നാരായണ ഗുരുവിന്റെ മുമ്പിൽ ദേവന്മാരും ഋഷിമാരും നിറഞ്ഞ ദിവ്യമായൊരു ലോകം ആവിർഭവിച്ചു എന്ന് പറഞ്ഞതായി പ്രത്യക്ഷമായി. ധ്യാനനിരതനായിരിക്കുന്ന ഗുരുദേവൻ എന്താണ് തന്റെ സ്വകർത്തവ്യം എന്നുള്ള തീരുമാനത്തിൽ അടിയുറയ്ക്കുന്നതിന് വേണ്ടി ധ്യാന നിമഗ്നനായിരിക്കുമ്പോൾ ദേവന്മാരും ഋഷിമാരെല്ലാം ഗുരുദേവന്റെ മുമ്പിൽ പ്രത്യക്ഷമായി.
കൽപ്പവൃക്ഷസ്യ കുസുമൈ പ്രത്യഗ്രീകൃതവിഷ്ടയാ തേ ദിവ്യപുരുഷായി.
കൽപ്പവൃക്ഷത്തിന്റെ നൂതനങ്ങളായ പുഷ്പങ്ങളിൽ വൃഷ്ടി നടത്തിയവരായ പുഷ്പവർഷം ചെയ്തവരായ ഋഷിമാരും ദേവന്മാരും ഉൾപ്പെട്ട് ആ ദിവ്യജനങ്ങൾ ആകാശത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്രകാരം ധ്യാന തപോനിഷ്ഠനായിരിക്കുന്ന ഗുരുദേവനോട് അരുളി ചെയ്തു.
സ്വാമിൻ സ്മര സ്വകം ഭാവം ലോകസ്ഥിരികരം പരം ധർമ്മ സംസ്ഥാപനായ ത്വം അവതീർണോസി ഭൂതലേ.
ഏ സ്വാമി, അല്ലയോ വിഷ്ണു ഭഗവാന്റെ അവതാരമൂർത്തിയായ ശ്രീനാരായണ ഗുരുദേവസ്വാമി, ത്വം അവിടുന്ന് ലോകപരിപാലനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യന്ത ഉത്കൃഷ്ടവും ഉന്നതവുമായിരിക്കുന്ന സ്വന്തം നിലയെപ്പറ്റി
സ്മര ഓർത്താലും. അങ്ങയുടെ ലക്ഷ്യമെന്താ? ലോകസ്ഥിതികരം, ലോക പരിപാലനം നിർവഹിക്കാൻ അവതരിച്ചിരിക്കുന്നവനാണ്. അവിടുന്ന് ധർമ്മസംസ്ഥാപനായ ധർമ്മസംസ്ഥാപനത്തിനായി ഭൂമിയിൽ അവതരിച്ച വിഷ്ണു ഭഗവാനാകുന്നു. അല്ലയോ ഗുരുദേവ? അവിടുന്ന് ആരാ? സാക്ഷാൽ എന്താണ്? ആ ലോകത്തിന്റെ ധർമ്മത്തെ, ലോകത്ത് ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുന്നതിന്, നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവതരിച്ച വിഷ്ണു ഭഗവാനാകുന്നു. യഥാ യഥാ വിധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത തുടങ്ങിയിരിക്കുന്ന ഗീതയിലെ ശ്ലോകങ്ങൾ ഈ തരുണത്തിൽ ചിന്തനീയമാണ്. യസ്യാം ശ്രീ ഗൗതമശാഖ്യോ യസ്യാം ശ്രീ ശങ്കരോ ഗുരു സംഗം ദത്ത വിനിറിയാത സാനീശയോപസ്ഥിത. അല്ലയോ സ്വാമി, ശാക്യവംശത്തിൽ ജനിച്ച ശ്രീമാനായ സിദ്ധാർത്ഥൻ എങ്ങനെയാണ് വീട് വിട്ട് ഗൗതമനായി തീർന്നത്? ഏതൊരു രാത്രിയിലാണോ സർവസംഗം പരിത്യാഗം ചെയ്ത് പുറത്തേക്ക് പോയത്? ശ്രീ ശങ്കരഗുരു ഭഗവാൻ ശങ്കരാചാര്യര് സർവസംഗ പരിത്യാഗം ചെയ്ത് ഗൃഹം വിട്ടു പുറത്തു പോയത് ആ ഈ രാത്രി അങ്ങയ്ക്കും അടുത്തു വന്നിരിക്കുന്നു. എല്ലാവരും തന്നെ രാത്രിയിലാണ് ഗൗതമിത്തൻ തന്റെ ഗൃഹത്തിൽ നിന്ന് പുറത്തു പോയത്, ശങ്കരാചാര്യരും പുറത്തു പോയത്. അതേപോലെ ഒരു രാത്രിയാണ് അല്ലയോ വിഷ്ണുവംശഭൂതനായിരിക്കുന്ന ശ്രീനാരായണ ഗുരു അങ്ങയുടെ മുമ്പിൽ ഇത് തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അധർമാഭിഗതാൻ ലോകാൻ തത്തബാഷ്പാംബിയോ പായിന് ദയാസംഗോ ഭവാൻ ഭവന്നേവ രക്ഷിതും പ്രവർത്തിയോ. അധർമ്മങ്ങൾ നിമിത്തം നശിച്ചവരും അധർമ്മം കൊണ്ട് വളരെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും രോഗം, ദാരിദ്ര്യം, ശത്രുബാധ എന്നിവ നിമിത്തമുണ്ടായ അസഹ്യമായ ദുഃഖം കൊണ്ട് ചുടുകണ്ണുനീർ തന്നെ കുടിക്കുന്നവരുമായ ലോകാൻ ജനങ്ങളെ രക്ഷിതും രക്ഷിക്കുന്നതിനായി ദയാസിന്ധു ഭവാനേവ പ്രഭവതിയോ, കരുണ്യാനിധിയായ അങ്ങയ്ക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. ഓർത്താൽ അത് ആശ്ചര്യകരമായിരിക്കുന്നു അല്ലയോ വിഷ്ണുവംശഭൂതനായ ഗുരുസ്വാമി. അങ്ങാണ് ഈ ലോകത്തിലെ അധർമ്മം വളർന്നു പന്തലിച്ചിരിക്കുകയാണ്, അതിനെ ഇല്ലാണ്ടാക്കി ലോകരെ രക്ഷിപ്പിക്കേണ്ട കടമ അങ്ങയുടെ കയ്യിലാണ്. അതുകൊണ്ട് അതങ്ങ് മനസ്സിലാക്കിയാൽ
യതിഗാർഗസ്യ ബന്ധേന ബദ്ധോ ഭവസി സദ്ഗുരു ലോകോത്താരണ കൃത്യം തോ നിർഗൂഢം സ്യാകഥം ദയാ.
അല്ലയോ മഹാനായ ആചാര്യ വിഷ്ണു ഭഗവാനെ, വിവാഹബന്ധം കൊണ്ട് ബദ്ധനായിത്തീരുന്നു എന്ന് എന്നല്ലാതെ അങ്ങയാൽ അധർമ്മത്തിന്റെ വളർച്ചയെ തടഞ്ഞ് ധർമ്മത്തിന്റെ തളർച്ചയെ പരിഹരിക്കുവാനായിട്ടുള്ള ജനങ്ങളെ ഉദ്ധരിക്കുക എന്നുള്ള കൃത്യനിർവഹണം അങ്ങയ്ക്കൊരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ആ കൃത്യനിർവഹണം നടത്തുവാനായിട്ട് അങ്ങ് ചെയ്യേണ്ടതെന്താ? ഇപ്പം ഈ കർമ്മബന്ധനത്തിനകത്ത് വീഴരുത്.
തസ്മാദസ്മിൻ മുഹൂർത്തേതു ഗൃഹനിർഗമ്യതാന്ത്രിതം ലോകക്ഷേമായ വിഹിത പ്രതിജ്ഞാ ബാല്യതാന്ത്രത. അല്ലേ ഗുരു,
അതുകൊണ്ട് എന്തു വേണം? ഈ മുഹൂർത്തത്തിൽ തന്നെ വീട് വിട്ടുപോയാലും. ഇതാണ് ആ ജന്മനിയോഗം കൊണ്ട് ഇതിലേക്ക് ആമഗ്നരാകുന്ന സുഹൃതികളായിരിക്കുന്ന വ്യക്തികളെ ദേവതകളുടെ ഉപദേശം കൊണ്ട് തന്നെ നല്ല വഴിക്കൂടെ പോകും.
അല്ലയോ ഗുരുദേവ, എന്തു വേണം? ലോകക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്ത് അങ്ങ്
ഇത് പരിഹരിച്ചാലും, ലോകക്ഷേമത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ബന്ധനത്തിൽ പെടാതെ അങ്ങ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലും.
ബിലാപലാപമിളിതം ദിവ്യം തദ്വചനം ഗുരു ശ്രുത്യോ പതിത്വാ തന്നിഷ്ടം തമോഭാവം വിനാശേ.
കരച്ചിലും കാര്യപ്രതിപാദനവും കലർന്ന ദിവ്യജനങ്ങളുടെ ആ വാക്ക്, അവരെല്ലാം വിഷമസ്ഥിതിയിലായി. എന്താണിപ്പോ ഇനി തീരുമാനിക്കുക എന്നറിയില്ലല്ലോ വിഷ്ണു ഭഗവാന്റെ ഇഷ്ടയാണല്ലോ ഏറ്റവും പ്രധാനം. പണ്ട് ഭൂമിദേവിയും ബ്രഹ്മദേവനും മറ്റുള്ള ദേവന്മാരും കൂടെ കൂടി ചെന്ന് ഭഗവാനോട് അപേക്ഷിച്ചു. എന്താ ഭൂമിദേവിക്ക് ഒരു കാലേ ഉള്ളൂ, ബാക്കി മൂന്ന് കാലം അധർമ്മനിഷ്ഠരായ ജനങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെട്ടു. ഒറ്റക്കാലമേ നിൽക്കുന്ന ഭൂമിദേവിയോടും ബ്രഹ്മദേവനോടും ഒക്കെയായിട്ട് ഭഗവാൻ വിഷ്ണു പറഞ്ഞു, കലിയും ദോഷങ്ങളും ഒന്നും ചേരാത്ത ഒരു സ്ഥലത്ത് ചെന്നിരുന്നുള്ള കയ്യിലുണ്ടായിരുന്ന ഒരു ചക്രം എടുത്ത് കറക്കി. ആ ചക്രം ആണ് നൈമി എന്നാണ് ചക്രത്തിന് പറയുക, നൈമിശാരണ്യം. അത് ചെന്ന് നിൽക്കുന്നിടത്ത് സുഖമായി താമസിച്ചോളാൻ പറഞ്ഞതാണ് നൈമിശാരണ്യം. ആരണ്യം കാണ്ടം കാട്. അപ്പൊ അങ്ങനെ നൈമിശാരണ്യത്തിൽ ചക്രം ചെന്നിരുന്ന സ്ഥലത്ത് താമസിച്ച്
അവരുടെ ഭാഗവത സപ്താഹാദി കഥകളെല്ലാം കേട്ട് കലികാലദോഷ പരിഹാരത്തെ വരുത്തിക്കൊള്ളുവാനായിട്ട് ഉപദേശിച്ചു. ഇവിടെയും ദേവന്മാരെല്ലാം ബ്രഹ്മദേവനും അതുപോലെ തന്നെ ഭൂമിദേവിയും എല്ലാം വിലപിക്കുന്നത് പോലെ ദേവന്മാരും വിലപിച്ചു. ഈ ലോകം തമോഭൂമിയിലേക്ക് പതിച്ചിരിക്കുകയാണ്. മനുഷ്യന് മനുഷ്യനെ അറിയാൻ പറ്റാത്തൊരു കാലമാണ്. മനുഷ്യത്വം പരിപൂർണമായും നശിച്ചു. ധർമാധർമ്മ മാർഗങ്ങളിലുള്ള വിവേകം മനുഷ്യന് നഷ്ടപ്പെട്ടു. ചെയ്യേണ്ടത് ചെയ്യേണ്ട വിധത്തെ ചെയ്യുന്നില്ല. ഗൃഹസ്ഥ ജീവിതം തന്നെ നഷ്ടപ്രായത്തിലാണ്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ദിവ്യജനങ്ങളുടെ ആ വാക്ക് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ, ഗുരുവിന്റെ കർണപുടങ്ങളിൽ ഇതെല്ലാം പതിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്? ഗുരുവിൽ നിലനിന്നിരുന്ന മനുഷ്യജന്മസിദ്ധമായ അജ്ഞാനത്തെ നിശേഷം നശിപ്പിച്ച് ദിവ്യജനങ്ങളുടെ നിവേദനം സമുചിതവും സത്യാധിഷ്ഠിതവുമാണെന്ന് ഗ്രഹിക്കുകയും ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിന് അതിന് സാധിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടോ അധോ ഗുരു സമുദ്ധായ ദേവാലയ പുരോഭവം പ്രാഭ്യേത്തം മനസായാത്ര മന്ത്രമന്ത്രണം വ്യതദാദൃതം. അനന്തരം ഗുരു ശ്രീനാരായണ ഗുരുദേവൻ എഴുന്നേറ്റിട്ട് ദേവാലയത്തിന്റെ മുൻഭാഗത്തേക്ക് എത്തിച്ചേർന്നിട്ട് മനസ്സുകൊണ്ട് യാത്രാനുമതി ചോദിക്കുക എന്ന കൃത്യനിർവഹണം നിർവഹിച്ചു. എന്ന് പറഞ്ഞ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടുന്ന് തിരിക്കുകയാണ് തന്റെ ലക്ഷ്യത്തിലേക്ക്.
ജഗജ്ജനനേ മദ്രാമകുലനാഥമഹേശ്വരീ യാമ്യകം ലോകസേവാർത്ഥം അന്യസമാം ശിവേ.
അല്ലേ ലോകമാതാവായിരിക്കുന്ന എന്റെ ഗ്രാമത്തിന്റെ എന്റെ കുടുംബത്തിന്റെ അതീശ്വരിയായിട്ടുള്ള ഇഷ്ടദേവതയെ മണക്കല ഭഗവതി ദുർഗാദേവി, ഈശ്വരന്മാർക്കും ഈശ്വരിയായിട്ടുള്ള അല്ലയോ ദേവി, ലോകസേവാർത്ഥം അഹം യാമി, ലോകത്തെ സേവിക്കുന്നതിന് വേണ്ടി ഞാൻ പോകുകയാണ്, പുറപ്പെടുന്നു. യേശുവേ അല്ലയോ മംഗളസ്വരൂപിയായിരിക്കുന്ന അമ്മേ, ത്വം മാം അനുമന്യസ, അവിടുന്ന് എനിക്ക് അനുമതി നൽകിയാലും എന്ന് രണ്ട് കൈകളും കൂപ്പി ആര് പ്രാർത്ഥിച്ചു? ശ്രീനാരായണ ഗുരുദേവൻ.
സ്നേഹഭംഗേന നോക്കിന്തു സ്നേഹാധിക്കേന സാമ്പ്രതം ഗച്ഛാമി സർവേ ലോകേ മേ സ്നിത്വാ സ്നേഹമയോസ്മ്യഹം.
അല്ലയോ ശുദ്ധചൈതന്യ സ്വരൂപിണിയായ ദേവി, ഞാൻ ഇപ്പോൾ സ്നേഹഭംഗം കൊണ്ടല്ല, പിന്നെയോ സ്നേഹാധിക്യേന ഗച്ഛാമി, ലോകത്തോടുള്ള സ്നേഹാധിക്യം കൊണ്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. എല്ലാ ലോകരും എന്റെ സ്നേഹപാത്രങ്ങളാണ്. ആ സ്നേഹമയനാകുന്ന എന്റെ സ്വരൂപം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആര് യാത്രയാരംഭിച്ചു? ശ്രീനാരായണ ഗുരുദേവൻ.
അവിദ്യാരചിത സ്നേഹബന്ധേന മമ ബാന്ധവ ഗൃഹീമാം ബന്ധുമിച്ഛാമി തത്താദനദ്യത്യജാമ്യഹം.
അല്ലയോ ശുദ്ധചൈതന്യ സ്വരൂപിണിയായിരിക്കുന്ന, മംഗളസ്വരൂപിണിയായിരിക്കുന്ന, പരപ്രധാനിയായിരിക്കുന്ന പരമേശ്വരി, എന്റെ ബന്ധുക്കള് സംസാരഹേതുഭൂതമായിരിക്കുന്ന അവിദ്യ കൊണ്ട് രൂപം കൊണ്ട വിവാഹമാകുന്നിരിക്കുന്ന സ്നേഹബന്ധത്തിലെ എന്നെ ഗൃഹത്തിൽ സംസാരബന്ധത്തിൽപ്പെടുത്തി നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അല്ലയോ ദേവി, ആ കാരണത്താൽ കൊണ്ട് തന്നെ എന്നെ ഈ സംസാരബന്ധത്തിൽ മുക്കുവാൻ ഒരുങ്ങുന്ന അവരെ ഞാൻ സ്നേഹാധിക്യം കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? കൈവെടിയുന്നു. ആ ബന്ധിനങ്ങളെ ഉപേക്ഷിച്ച് ഞാനിത് ലോകസേവാർത്ഥം ഇറങ്ങിത്തിരിക്കുന്നു. ഇവിടെ സ്നേഹത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നു, അവിദ്യാരചിതം സ്നേഹം. അപ്പം മറുപുറത്ത് എന്തുണ്ട്? വിദ്യാരചിതം സ്നേഹമുണ്ട്. അവിദ്യാരചിതമായിരിക്കുന്ന സ്നേഹമാണ് പുത്രൻ ഭാര്യ ബന്ധുക്കൾ ഇവയെ ആശ്രയിച്ച് നിൽക്കുന്ന സ്നേഹം. വിദ്യാരചിതമായിരിക്കുന്ന സ്നേഹമാണ് അഹമസ്മി ഗുഡാകേശ സർവഭൂതാശയസ്ഥിത എന്നുള്ള ഗീതാവചനമനുസരിച്ച് ആത്മാവിനെ കണ്ടെത്താൻ, ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടി എല്ലാ ആത്മാവിനെയും എല്ലാത്തിനെയും സർവാത്മക സ്വരൂപമായിട്ട് കണ്ടുകൊണ്ട് താനും തന്റേതായി കരുതുന്നതിന് വേണ്ടിയുള്ള പ്രേരണയാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. അതാണ് വിദ്യാരചിതമായിരിക്കുന്ന സ്നേഹം.
മാതരം വിതരം ചാത മാതുലം ബാന്ധവാൻ സമാൻ അപൃച്ഛേ ഗുരുവോയുയം ക്ഷമത്വം മമ ചേഷ്ടിതം.
അച്ഛനോടും അമ്മയോടും അമ്മാവനോടും മറ്റെല്ലാ ബന്ധുജനങ്ങളോടും യാത്ര ചോദിക്കുന്നു. അല്ലയോ ഗുരുജനങ്ങളെ, നിങ്ങൾ എന്റെ പ്രവൃത്തി ക്ഷമിച്ചാലും,
വിവാഹോഷത്തിന്റെ മധ്യത്തിൽ ഗൃഹത്തിൽ വധു വന്നു ചേരുന്നതിന് മുമ്പ് വരനായ ഞാൻ ഗൃഹം വിട്ടുപോകുന്നു എന്ന മഹാപരാധം പുറത്ത് നിങ്ങൾ എനിക്ക് മാപ്പ് തന്നാലും. വിവാഹോഷങ്ങൾ ഗംഭീരമായിട്ട് നടക്കുകയാണ്. വധു വന്നിട്ടില്ല. വധു വരുന്നതിന് മുമ്പ് ആര് ചെമ്പഴന്തി ഗ്രാമത്തോട് യാത്ര പറയുന്നു? വരൻ. വരനായ ശ്രീനാരായണ ഗുരുദേവൻ. തഥോ ഗുരുവരോ വശി ഝടതി ദേവഗേഹാഭിഹിർ ഗതപരിസരം ജനയ നിബിഡം അപ്യതിക്രമസ അയോ നഗല കോപിതം സകല ലോകബന്ധും തഥ നിരീക്ഷത സമന്തശാരാശി സംരക്ഷിതം. അനന്തരം ഇന്ദ്രിയ നിഗ്രഹം ചെയ്തിട്ടുള്ളവരിൽ അഗ്രേസരനായ ഗുരുശേഷൻ പെട്ടെന്ന് തന്നെ ദേവാലയത്തിൽ നിന്ന് പുറത്തെത്തിയിട്ട് ജനങ്ങളെല്ലാം അവിടെ എവിടെയെല്ലാം തിങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും സകല ജനങ്ങൾക്കും പ്രിയപ്പെട്ടവനും ദേവസമൂഹത്താൽ രക്ഷിക്കപ്പെട്ടവനുമായ ശ്രീനാരായണ ഗുരുദേവൻ, ഗുരുദേവനെ ആരാൽ രക്ഷിക്കപ്പെട്ടവനാണ്? ദേവന്മാരാൽ. ആ ഗുരുദേവൻ പുറത്തേക്ക് പോകുന്നത് ആർക്കും ആ സമയത്ത് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഇന്ന് പറഞ്ഞുകൊണ്ട് ഈ തൃതീയ സർഗം ഇവിടെ സമാപിക്കുകയാണ്. അതായത് ഗുരുദേവൻ ചെമ്പഴന്തി എന്ന് പറയുന്ന ഗ്രാമത്തോട് യാത്ര പറഞ്ഞിറങ്ങി തന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ലോകത്ത് മുഴുവനായിട്ട് കിടക്കുന്ന അന്ധതയിലും അന്ധവിശ്വാസങ്ങളിലും മൂടപ്പെട്ട് കിടക്കുന്ന ലോകജനങ്ങളെ മുഴുവൻ ഉദ്ധരിക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ദേവന്മാരുടെ അനുഗ്രഹത്തോടുകൂടി അവരുടെ കരവലയത്തിനുള്ളിലായി ബന്ധുക്കളെല്ലാം നോക്കി നിൽക്കെ അവർക്ക് ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ എന്ത് ചെയ്തു? കല്യാണത്തിന്റെ പൂരമായ ആഘോഷം നടക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നിർഗമിച്ചു. അടുത്തത് മലയാളം കുറച്ച്
കാണുവോ കാനന്ദമേകുന്ന ബാലകൻ ബ്രഹ്മചര്യ കാണും കണ്ണിലുണ്ണിയായ ശീകരനായിതാ തിണ്ണമീവണ്ണം പഠിക്കുന്ന കാലം താൻ കണ്ണിന്നു കൗതുകമേവർക്കും നൽകിയിടും തിണ്ണം താൻ വന്നങ്ങ് പൈങ്കിളിതാനുമേ കർണത്തിൻ പുരം കഥ പറയുന്നു പാരതിൽ മാത്മ്യമേറുന്ന ബാലകൻ പാരം പഠിപ്പാൻ നടക്കുന്ന കാലത്ത് ആർക്കുമേ ആമോദം നൽകുന്ന ബാലന്റെ ആശാനതായുള്ള പിള്ളയാം ധന്യനും നാടികനേത്രനായുള്ള ഈ ബാലനെ നാളിൽ നാളിൽ അതികേമം പഠിപ്പിച്ച ധന്യരാമുണ്ണിയും അമരം പഠിച്ചത് ധന്യരാമാളുകളൊക്കെ പുകഴ്ത്തുന്നു അന്നുള്ള നാളിൽ തുടങ്ങി ജനങ്ങളും ഉന്നത ബാലനെന്നായി വാഴ്ത്തിനാൻ ഉന്നതനാണിവൻ ധന്യൻ മഹാശയൻ ഉന്നതനെന്തുമെന്നുമേ നേടിയിടും നിർണയം ശ്രീകൃഷ്ണരൂപത്തെ എപ്പോഴും ഉള്ളിലും ശ്രീകൃഷ്ണ കീർത്തനം നാവിലുമായവൻ ഒന്നുപോലെന്ന് പ്രതിഷ്ഠിച്ചു സാദരം ഉന്നിച്ച തേജസ്വിവാണാൻ അനുക്രമം ഉൾപ്പുവിലുള്ളൊരു ഭക്തി വർദ്ധിച്ചിട്ട് അക്കാലമാശുതാൻ നാമം ജപിക്കവേ അക്കുമാരനും അങ്ങ് തേജസ്സു വർദ്ധിച്ച് ജ്ഞാനിയായുള്ളൊരു ബാലകൻ അന്നാളിൽ ജ്ഞാനസംക്ഷേമമാംബിത്ത് വിതച്ചിത് കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്കായി മുതാ കൂടിയ വേദാന്ത സാരമോതും അവൻ സർവവിജ്ഞാന സ്വരൂപനാമുന്നിൽ സർവാനന്ദം തഥാ കണ്ടു കുട്ടികൾ സർവരും സന്തുഷ്ടരായി വന്ന കാരണാൽ സർവവിശുദ്ധനായി വന്നു നാറാ പിള്ളയാശാൻ പ്രവചിക്കുമക്കാര്യമൊക്കെയും ആകാംക്ഷാപൂർവം പഠിക്കുന്നു നാണുവും സജ്ജനസമ്മതമാതാപിതാക്കളിൽ സന്തുഷ്ടിയെപ്പോഴും മേറ്റി നാരായണൻ മാതാപിതാക്കളും ചെയ്യുന്ന കാര്യങ്ങൾ മോദേന നാണവും ചെയ്തു സായിക്യം ചെയ്യും മഹാമോദമെപ്പോഴും താതനിൽ ചെയ്യുന്ന കർമ്മത്താൽ ബാലനും നൽകിയിടും മന്ത്രജപത്തിൽ വിശ്വാസമുറയ്ക്കയും മന്ദിരകാര്യങ്ങൾ നന്നായി കഴിക്കയും വിശ്വേശ്വരനാമമോതുമെന്നുള്ളതാം വിശ്വവിഖ്യാതമുപദേശമാരിലും വിശ്വോത്തരമായി താനും കൊടുത്തിടും വിശ്വത്തിനെന്ത് ഉള്ളതിൽ പരം സൗഖ്യവും ക്ഷേത്രോപവാസാദി മാതാപിതാക്കളും മാത്രകൾ തെറ്റാതെ ചെയ്യുന്നതൊക്കെയും ക്ഷോത്രിയനെ പോലെ നിത്യം നടത്തിയിടും ഗാത്രത്തിനും അത് കുട്ടിയേകുന്നതാമെന്നും നടത്തുന്ന സർവൃത്തിക്കൊക്കെയും തങ്ങുന്ന മോദേന താങ്ങായി ബാലകൻ ചെങ്ങാതിമാരൊത്തു നർമ്മം പറയിലും മങ്ങാതെ സത്യമൊരിക്കലും ചൊന്നിട നാട്ടുകാരും പിന്നെ വീട്ടുകാരും ചിരം നാണന്റെ സൗശീലമായുള്ള ബുദ്ധിയെ പാരം പ്രശംസിച്ചു ചൊല്ലുമെന്നാകിലും ആരങ്ങാരിൽ അനാദരം കാട്ടിടാ കൊച്ചനാശന്റെ തേജസാർന്നുള്ളതാ കുമാരന്റെ കളേബരം കാണുന്നതിൽ മെച്ചമാർന്നുള്ളതാം ബുദ്ധിയും ശക്തിയും മെച്ചം പറയാം സകല പ്രവൃത്തിയിൽ വീണ്ടും വീണ്ടും കണ്ട പുണ്യപൂരം തന്നെ ഇണ്ടല്ലാതെ ജനങ്ങൾ പുകഴ്ത്തുന്നു പുണ്യം പരത്തുന്നതിനുമീ മന്നിലായി പുണ്യരൂപൻ അവതാരമെടുത്തതാം കണ്ണിനു ചാരുതയേറ്റുന്ന ബാലകൻ കണ്ണനും നാണമാം നാണനെ കണ്ടെന്നാൽ കൊച്ചനാശാനും ദിവം പുക്കു രണ്ടര വർഷം കഴിഞ്ഞിട്ടനാ കുലം മെച്ചമേ വന്നു പിറന്ന മഹാനുണ്ണി താനുമേ ലക്ഷണയുക്തനായി മേവുന്നു മുന്നിലായി അക്ഷീണമൊക്കെ ഗ്രഹത്തിന് തീർക്കുന്നു ഏവമുള്ള ആളുകളൊക്കെ പറവത കാലത്തിലൽപ്പം വികൽപ്പവും വന്നിതു വാരിതില്ലാർക്കുമേ ചിത്രചലനമ്പോൾ മാറുന്നു സൗഖ്യവും ദുഃഖവും മുക്കയും ഒൻപതു നല്ല പിറന്നാൾ കഴിഞ്ഞിത് അൻപിയനും ബാലനത്ര ജ്വരം വന്നു തൻ പിതാമാതുലന്മാരും വിഷമിച്ചു കമ്പം വരുത്തുന്നു ഉഗ്രൻ ജ്വരം താനും മുൻപെടും ബാലനെ എത്ര നളർത്തിതോ സംഭ്രമിച്ചെങ്കിലും വിഷക്കുര വൃന്ദരാം മാതുലന്മാർന്നൽ ചികിത്സ ചെയ്തു പരം സംഭ്രമം എല്ലാമേ മാറി അസുഖവും സംഭ്രാന്തിയില്ലാതെ മെല്ലവേ മാറിനാൻ ദൈവീക സേവയും ഔഷധ സേവയും ദൈവമാമ്പാലന് സൗഖ്യം വരുത്തുന്നു നൂതനമായൊരു ജന്മമെന്നേവരും മേദുരകീർത്തിക്ക് വന്നു വിഭൂതിയും മാതാപിതാക്കളും സന്തുഷ്ട ചിത്തരായി മാതുലന്മാരുമായി ബാലനെ കാത്തിത ഇത്തരം ഓരോരോ ലീലയുമായിട്ട് ഉത്തമൻ പത്താം വയസ്സിൽ കടന്നിത് ഉത്തമനായ പിതാവിൽ നിന്ന പൈതൽ സത്യമാം ദൈവജ്ഞശാസ്ത്രം പഠിക്കയായി നന്നായി തന്നെ ഗണിതം പഠിച്ചിത് നന്മ ജഗത്തിനെ ചേർക്കുവാനായി ഗുരു ബ്രാഹ്മമായുള്ള മുഹൂർത്തം വരും മുമ്പേ ബ്രഹ്മജ്ഞൻ ബാലകൻ നാമജപം ചെയ്യും നിർമ്മലവായിൽ നിത്യം കുളിച്ചിട്ട് നിർമ്മലൻ സൂര്യോദയത്തിന് മുന്നിലായി കർമ്മങ്ങളെല്ലാം നിവർത്തിച്ച് കൊണ്ടിടും ധർമ്മമാർഗങ്ങളെ വേർതിരിച്ചും കൊണ്ട് ധാർമ്മിക ബാലകൻ ചിന്ത തുടർന്നിടും സത്യശുദ്ധാദിയും ജീവകാരുണ്യവും സത്യസ്വരൂപൻ താൻ നിത്യവും കാത്തിടും ഭാവിയിൽ ബാലനുണ്ടായി വരുന്നതാം ഭാവുകം നേരുകയാണ്. പിതാ താനും ഭാവിയേറ്റമുണ്ടാവാൻ ബാലനെന്നുമേ സൗശീലമുള്ള കുമാരൻ താൻ പിതാ സൗമ്യമായിട്ടുള്ള തത്വങ്ങളൊക്കെയും ശുദ്ധരൂപന്നുചിത്തത്തിലേറിയിടുവാൻ ശ്രദ്ധിച്ചുകൊണ്ടു പഠനം തുടരുന്നു പാരിൻ പതിരറ്റ സർവതാരങ്ങളും പാടവത്താൽ ഗ്രഹിക്കുന്നു പരമ്പുമാൻ ജ്യോതിശാസ്ത്രമതിങ്കൽ നിപുണനായി താൻ ആയവൻ ദ്യോവിലെങ്ങും പ്രശോഭിക്കുന്നു. ആരിലും ഭേദമൊന്നും നിനക്കാ ദേവന്മാരനാതായി ലോകജാതകം വാർക്കയായി അന്നാൾ പിണക്കി തല്ലിച്ചു ജനങ്ങളെ അയിത്ത പിശാചിനെ തന്നാൽ കഴിവോതോടിക്കുവാനുള്ള കാര്യം നിനയ്ക്കുന്നു. നാണുകുമാരൻ താൻ ശ്രമിക്കയായത് ഇക്കാലത്തായി ഐത്തമില്ലാതെയാക്കുന്ന സ്വാമികുമാരനായി മാമ്പഴമൊന്നതു സൽക്കരിപ്പാനായിട്ടൊരു പുൽക്കസം താൻ വന്നെത്തി വിനയാനിതരായി നീട്ടിനാൻ പുണ്യാത്മകൻ തന്റെ തൃക്കയും കൊണ്ട് ഹാപൂർണമോദേന പിടിച്ചുപുണർന്നുടൻ മാമ്പഴമാസ്വദിച്ചിടാൻ തുടങ്ങുന്നു. വൃത്തിയില്ലാതുള്ളവനെങ്കിലും സദ്വൃത്തി കൊണ്ടേറ്റം മുദിനനായി നാണവും സന്തോഷമുണ്ടായതു പറഞ്ഞിടുവാൻ സ്വന്തമായി ബാക്കില്ലാതെ നിന്നാനപ്പോഴേ പാലം വിറയലാരന്തരംഗത്തിലും പൊന്നു തമ്പ്രാക്കൾ അടിയരെ തൊട്ടെന്നാൽ ചെന്നു കെട്ടിയിടും മടിയൻ നരകത്തിൽ എന്നുള്ളവനുടെ സംഭ്രാന്തി കണ്ടിട്ട് പുണ്യരാം നാടവും മോദിനാനിത്തരം തമ്പ്രാനൊരുത്തനല്ലിന്നു ഞാൻ നിന്നുടെ സംഭ്രാതത്തോടൻ വയൽ വാരവാസി താൻ നാരായണനെന്ന നാമം പറഞ്ഞിടാം. നാണുവെന്നും പിന്നെ നാണനെന്നും ചൊല്ലും മായതിലൊന്നു നീ ചൊന്നാൽ മതി. നീ ഇത്തരം ചൊല്ലി അനുഗ്രഹിച്ചായവൻ പോയിക്കൊള്ളുവാനേറ്റം അനുവാദവും നൽകി മാടമാം വീട്ടിലുണ്ടാകും ഔദാര്യമാ മേടപ്പുരയതിൽ ലോഭവും വന്നിടാം. ശോകമകലുവാനുള്ള കർമ്മം ചൊല്ലും പൂർണ്ണനിധികളും വണ്ണജാലക്കനും പട്ടുടുത്തിയിടുന്നതിൻ കത്തി കണ്ടിടാ ചിത്രമത്രേ ലോകവ്യത്യസ്ത നീതികൾ ചിത്രമാണോക്കിൽ വിവേകിക്കിതൊക്കെയും അപ്പുലയുവാ തന്മനം സന്തുഷ്ടി. അപ്പോഴേ യതീന്ദ്രനാം നാണുവും പങ്കത്തിലല്ലയോ പങ്കജമുണ്ടാവോ പങ്കജം പൂജയ്ക്ക് ശുദ്ധി ചേക്കില്ലയോ കാനന മധ്യത്തിലെത്രയോ പൂവുകൾ കാണാതെ തന്നെ വിരിഞ്ഞ് കരിയുന്നു വിശ്വം ഭരതന്നെ നിത്യം ഭരിക്കുന്ന വിദ്വാന് ഭരണശക്തിയുണ്ടാമല്ലോ. കൽപ്പുള്ളതൊക്കെ ഞാൻ കാട്ടിൽ കടലിലും ചാണകാണാതങ്ങതിൻ മൂലനിർണയം സാധിക്കുമോ വല്ല കാലത്തുമോർക്കുകിൽ ദേവനാം ബാലകൻ ഇത്തരം വാക്യങ്ങൾ ഭാവപ്പകർച്ചയില്ലാതെ ചൊല്ലുന്ന ഗീരുകൾ കേട്ടിവൻ സാരനാണെന്നുമേ ജീവിതാദർശ പ്രദർശനനാകുന്നു. നാമജപവും കുളിയും കുറിയുമായി മേവുന്ന ബാലം വിരാഗിയാകുന്നു താൻ ഭക്തിയാ ഭക്തിയിൽ മുങ്ങിക്കുളിച്ചിട്ട ഭക്തജനത്തിനു മാർഗം തെളിക്കുന്ന സിദ്ധനായി ബാലൻ വളർന്നു ദിനം പ്രതി മുക്തനായി മേവുന്ന ബാലന് താതനും മുക്തി ലഭിക്കും പ്രകാരമായുള്ളോരു യുക്തിയോപദേശമന്നങ്ങു നൽകിയിടിയാൻ ഏകാന്തയാണിഷ്ടം നാണുവിനെപ്പോഴും മേഘനായല്ലോ നാം വന്നു പോവതും എന്നുള്ള പുത്രന്റെ ചിന്ത കണ്ട് അങ്ങനെ ഏകാന്തതയിൽ ഒരു ദിനെ താതനും ഏകാഗ്ര ചിത്തനായുള്ള മകനുതാൻ ഏഷണദോഷങ്ങൾ നീങ്ങിയിടുവാനുള്ള ഏനസൊഴിഞ്ഞ് സാരോപദേശത്താൽ ഏറിയതിൽ കാര്യമെല്ലാം പഠിപ്പിച്ചു.
ഓം നമോ ഭഗവതേ വാസുദേവായ. താതോപദേശം കാരുണ്യശീലനാം ബാലകാനിൻ മനം ഞാനറിയുന്നുണ്ട് ഏറെ നാളായിട്ട്. നിത്യം സ്വതന്ത്രനായി സർവജ്ഞനുമായി നിത്യനായി സത്യസ്വരൂപനായി മേവുന്ന സർവത്ര പൂർണനായി സാക്ഷിതനായേതിനും കാരണരൂപനായുള്ള അവനീശ്വരൻ കാരുണ്യരൂപൻ നിർവാണപ്രദനാണ് വിശ്വകർത്താവായി വിളങ്ങുന്നവൻ താൻ വിശ്വാസ്യനാകുമോ? ലക്ഷ്മീവരൻ അവൻ താനാണുപാദാനകാരണം മറ്റല്ല. ദാനമായിട്ടിങ്ങ് വിശ്വം വിരചിച്ചു അനർത്ഥങ്ങളായുള്ള അർത്ഥകാമങ്ങളിൽ മിഥ്യാഭ്രമത്താ ജനങ്ങൾ വീണീടുമേ. ധർമാർത്ഥ കാമമോക്ഷത്തിൽ അന്ത്യത്തേതു ധാർമ്മികർ നേടാതിരുന്നാകിലതു ജന്മ സാബല്യവുമില്ലാതെ ആക്കീടും. അങ്ങനെയുള്ളവർ ജന്മം ധരയ്ക്കു താൻ താങ്ങാത്ത ഭരമായി വന്ന് ഭവിച്ചീടും. ബ്രഹ്മന്റെ സൃഷ്ടിയിൽ ശ്രേഷ്ഠം മനുജന് ബ്രഹ്മൻ താൻ മുന്നമേ കൽപ്പിച്ചതെങ്കിലും നിർവാണമാ പുരുഷാർത്ഥം ഗ്രഹിക്കാത്ത ഉർവീഭാരന്മാർ മൃദരാണിതെപ്പോഴും. പാരം പരിമളമില്ലാത്ത പൂവുപോ പാരിതിൽ വന്നു ജീവിച്ചു പോരുന്നത് പരമായുള്ള ദുരിതം വരുത്താനായി പാരമുപകരിക്കും മുക്തി വന്നിട മോക്ഷേച്ചുവായി പ്രയത്നം തുടങ്ങണം മോക്ഷമായി തീരണം ദേഹാന്തമെന്നുമേ. ആകയാൽ ലോകപിതാവിൻ നിന്നനുഗ്രഹം ആയവണ്ണം തന്നെ നേടണം നീയുമേ. ജ്ഞാനികളായുള്ള മാമുനിവർഗങ്ങൾ കാമിതമാക്കും കൊടുത്തുമരുവുന്ന ആയതിനുള്ളൊരു കാരണമായവർ ആദിയിൽ മന്ത്രദ്രഷ്ടാക്കളായി വന്നതാം. ആചാര്യരായുള്ള യോഗികൾക്കാചാരമല്ലയോ ഈശ്വരനാമം ജപിപ്പത്? ആയവർ കൽപ്പിച്ചതായുള്ള മാർഗങ്ങൾ ആകവേ ഉത്തമമായ ഫലം തരും. രാഗദ്വേഷാദിയായുള്ള ദസ്യുക്കളെ ദൂരവേ മാറ്റുവാൻ കർമ്മയോഗം വേണം. ഏകാഗ്രമായി തന്നെ മാനസം നിർത്തണം. ഏതു നേരവും അത് നിശ്ചയമോർക്കണം. മാനസമീശനിൽ അർപ്പിച്ചു നിർത്തിയാൽ മനമായി സർവകർമ്മം സമർപ്പിക്കണം. സേവകൻ ആണെന്ന ഭാവേന സർവദാ മോദേന ദേവനെ ദർശനം ചെയ്യണം. സർവവും അർപ്പണം ദേവങ്കലാക്കിയാൽ നിർവാണമാർഗം തുറന്നു താൻ വന്നീടും. ഭൂരി സന്തുഷ്ട്യാഗതിച്ചാഞ്ജനകനും ഭൂവിലെ വാസം ശോകഹീനമായാലോ ആയാലോ ആ നാഗലോകസ്ഥിതി വന്നിടൂ നിർണയം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ.
ഹൃത്തായ ദർപ്പണമാലിന്യം മാറ്റിയാൽ ഹൃത്തിലായി കണ്ണാടി തന്നിലക്കഴുക്കു മാറ്റിയിടുകിൽ കാണാം സകലവും സ്പഷ്ടമായി തന്നെ. കൃത്തായ ദർപ്പണമാലിന്യം മാറ്റിയാൽ കൃത്തിലായി ബോധം അവനു വരുന്നതാം ബോധോദയം വന്നു സർവേശ്വരനായ ബോധഗുരുവിന്റെ ദർശന ലഭ്യനാം. ഇന്നിത്രയും ഞാൻ നിനക്കായിട്ടോതിനേൻ ഇന്നിതു മന്ത്രോപദേശം ധരിച്ചാലും സർവനാമങ്ങളും മന്ത്രങ്ങളെങ്കിലും സർവദാ നാരായണാക്ഷാക്ഷരം പരം സർവദേവ പിതൃഹൃഷി വർഗങ്ങളും സർവദാ ഓം നമോ നാരായണായ എന്ന സർവകാലം ജപം ചെയ്തു വാഴുന്നിത് സർവദാ മുക്തിക്കു കാരണമീ മന്ത്രം. നാരായണൻ സദാ വാഴുന്നു കുണ്ടലിനി ശക്തിയായുള്ള പാമ്പിൻ പുറത്തു താനും നാമമാകുന്നൊരു രൂപത്തെ ധ്യാനിച്ച് അമോദവാനായി വിളങ്ങണം നീ മുത. ഭക്തന്റെ ചിത്തത്തിലെന്നും വിളങ്ങിയിടും മുക്തിതരായുള്ള നാരായണൻ പരൻ തന്മയൻ ചിന്മയൻ മായാനിചൂതനൻ ഉന്മൂലമായി പാപത്തെ കെടുപ്പവൻ സന്മുക്തിദായകൻ വിശ്വംബരാവരൻ നിന്നുടയുള്ളിൽ വസിക്കുന്നിതെപ്പോഴും എന്നുള്ള ചിന്തയന്യാസം. കഴിക്കണം കർമ്മങ്ങളെല്ലാം നടത്തുന്ന നേരവും കർമ്മസാക്ഷിപരൻ നാരായണൻ താനും ആ ധർമ്മമൂത്തിയിരിപ്പുണ്ട്. മാനസേയാതരാലങ്ങു ചിന്തിച്ചു ഭജിക്കണം ദൈവാനുകൂലവും ധർമാനുഭോഗവും കൈവരുത്തുന്നതാണാർക്ക് ഉപാസന ഞാനുപദേശിച്ച മാർഗം. ഗമിക്കിരൂ ജ്ഞാനവും വർദ്ധിക്കും സദ്ഭക്തിയും വരും. യജ്ഞങ്ങളിൽ വച്ച് ജപയജ്ഞവും ഉത്തമമാണെന്നു വിജ്ഞാത്താൻ ചൊന്നിടുന്നിതു. യോഗേശ്വരനായ ഭോഗീശ്വരനെ യോഗഭോഗത്തിനായേറ്റം ഭജിക്കണം. ഭക്തിയുണ്ടെങ്കിലാ യോഗി ഭോഗിയാലും ആ ഭക്തവത്സരൻ പ്രസാദിക്കുന്നതാം. ഇവിധമായി ഉപദേശിച്ചു സാധന സേവനാക്രമം തനൂജനിലർപ്പിച്ച പന്നകശായി തന്നെ ഭജിപ്പാനായിട്ട് ഉപപന്നമായ ആസനം കാണിച്ചു പത്മനാഭപ്രസാദത്തിനായപ്പോഴും പത്മാതരമതാണുത്തമെന്നു വേദാതൻ താനിരുന്നു കാണിച്ചതാമാസനമാതംഗഹീനം ബാലൻ അനുഷ്ഠിച്ച് ഇവ്വിധമായനുഷ്ഠാനക്രമത്തെയും ഇവ്വിധം എന്ന് തത്തതാനോദീടിനാൾ വേറെ പിന്നെയും ഭഗവത്ഗീതദാനം വേദവേദാന്തമീമാംസശാസ്ത്രങ്ങളാ വേദാന്തമൂർത്തിക്ക് ഉപദേശിച്ചു താതനും വിദ്യാവിശാരദ ഭക്തനായുള്ള വിദ്യാവർത്തകനായ മാടനാശാനം വിശ്വാസം വരുമാറ് സകലത്തെയും വിശ്വവന്ദ്യനാം ബാലനെ കാട്ടിയിടിനാൻ പണ്ടു പണ്ടു ജനകൻ ശുഗൻ തനിക്ക് ഇണ്ടലാറ്റിയും ഉപദേശമൂതും പോലിത് കണ്ടവർക്കൊക്കെ ഹൃത്തടമുക്തമായി ഭൂവിൻ രക്ഷയെ കീടേണ്ട ബാലന് ഭൂരി സന്തുഷ്ട്യാ കതിച്ചാഞ്ജനകനും ഭൂവിലെ വാസം ശോകഹീനമായി ആലോകലോകത്തിദീപം നീളു നിർണയം ശോകലേശമില്ല ജീവിതമാർക്കുമേ സ്വാർത്ഥതയുള്ളിൽ ഉണ്ടായാൽ വരുകയിൽ നീയും ഇവിടെ സദ്വാസനയുൾക്കൊണ്ട് നിർമ്മലരൂപനായി വാഴ്വതു കണ്ടിട്ട് സന്തതം സന്തോഷവാരിതവും നീന്തുന്നു സാദരം നിന്നുടെ മാതാവും ഞാനുമേ ഉത്തമനായ നീ വന്നു പിറക്കയാലുത്തുങ്കസീമയിലെത്തും പിതൃക്കളും മാടനാശാനും മാമനതാർ കുളിർത്തിട്ട് മംഗളമൂർത്തിയാം തന്റെ കുമാരനെ ആലിംഗനം ചെയ്തു മൂർദ്ധാവിൽ കരം വെച്ചാനന്ദ പാഷ്പക്ഷനായി ചമഞ്ഞിത ഇപ്രകാരം താതൻ ജ്ഞാനബീജം തന്നെ ഇക്കുമാരൻ ഹൃത്തടത്തിങ്കലായി കാർഷിക വൃത്തി നിവർത്തിച്ച സാമ്പ്രതം മംഗളം നിന്മേലരുളട്ട സർവേശ്വരൻ മംഗളം സർവദാ സംഭവിച്ചിടട്ടെ മാനസാകാശത്തിൽ പൂന്തിങ്കൾ പോലവേ ജ്ഞാനപ്രകാശം ജ്വലിച്ച കുമാരനിൽ ജ്ഞാനിയായവനിഭ അവൻ അഭിവാഞ്ചയും വർദ്ധിച്ച് ആനന്ദമായ കുളിർവാദമേറ്റേറ്റ് മാനസകൽപ്പകമായി വിരാജിച്ചു സംസാര സാത്വികനീലാളിയുമ്മിതിയിൽ സത്വരം മുങ്ങിയും പൊങ്ങിയും വാണിത് അഴിയേയും ചൂഴുമൂഴികരത്തിലായി അടലില്ലാതെ വധിക്കുന്ന മന്നൻ പോൽ വിശ്വോത്തമനായ പൈതൽ താൻ എപ്പോഴും വിശ്വാസഭക്തിയിലും ഉജ്ജ്വലനായി താൻ മാതാവായുള്ള കുട്ടിയമ്മ താനുമേ അജാതശത്രുവാം ബാലനെ കാണവേ ജ്ഞാനവും ഭക്തിയും വൃത്തിയും വർദ്ധിച്ച ജ്ഞാനസ്വരൂപനാണ് എൻ മകനെന്നുള്ള ബോധസ്വരൂപയായി സന്തുഷ്ടയായി തന്നെ ബോധോദയം വരും ബാലകലീലയാലാധികളേതും കടക്കാതെ മന്മനം ആധാരഭൂതനിൽ താൻ നിറുത്തിയിരിനാൾ ആഭകലർന്നതായുള്ള പകലുമാക്കൂരിലുൾ താനും ദിനങ്ങൾക്കിരുവശം സൗഖ്യദുക്കാദികളൊന്നുപോൽ വന്നുപോം വിഖ്യാതമാണിത് ലോകഗതിയല്ലോ അങ്ങനെ കാലം കഴിയുന്ന ഒരു നാളിൽ അങ്കനാരത്നമാം കുട്ടിയമ്മയ്ക്കുതാൻ രോഗം പിടിപെട്ടു മൂർച്ചയായി തീർന്നിത് പാരം കുമാരനു സങ്കടമായി വന്നു അസ്വസ്ഥനായങ്ങുമാണനാശാന്താനും ആശ്വാസമാകും ചികിത്സയേറ്റം ചെയ്തു അസ്വസ്ഥയായങ്ങു കുട്ടിയമ്മ നിത്യമ്മ സുഖമേറ്റവും വർദ്ധിതാനമാകയാൽ രാമനാം വൈദ്യനറിഞ്ഞതു തേരം രാമാചിരോരത്നമായ ഭഗിനിയേ രാകാശശങ്കനായുള്ള
സപുത്രകം മാനയിപ്പിച്ച സ്വഗ്രഹത്തിങ്കലേക്കേറ്റം മായാസഹീനം ചികിത്സയും ചെയ്യുന്നു കർമ്മവും സംകാരശക്തിയും ഒന്നിച്ച് കാരണമായി ദുഃഖസുഖവും വരുത്തുന്നു പൗരുഷമാണു ഹിതമെന്നു ചൊന്നാലും പൗരുഷം തന്നെ ഹതമെന്ന സജ്ജനം പാരിൽ സുഖദുഃഖമേകും അവനാരുതാൻ പണ്ഡിത പാമരഭേദമതിനുണ്ടോ ധന്യരായുള്ള സജ്ജനമൊന്നെന്നും താൻ ധന്യമായി ഗ്രഹിക്കുമീ തത്വത്തിനെ ഗ്രസ്ത സംശയമായുള്ളവനെപ്പോഴും വ്യഗ്രം തൻ കുറ്റമന്യനിലായി കണ്ടിട്ട് സ്വാമിയാം നാരായണനും അങ്ങാമയം ഏറെയുണ്ടാ മാതൃരോഗത്തിനാൽ തന്നെ മാതൃരോഗം കെടുത്തി സുഖമേകുവാൻ മാതൃദേവിയെ തൻ ഭജിച്ച് നാണുവും ഉച്ഛ്വാസം ഉൾക്കൊണ്ട് ലോകമുദിപ്പിച്ച് നിശ്വാസമാർന്നതു നിത്യം ലയിപ്പിച്ച് വേലൈവിധം ലീലയായി ചെയ്യുന്നോരു ബാലഭദ്രേ നീ തുണയ്ക്കണം ഞങ്ങളെ പാവങ്ങളാണു സാക്ഷാൽ ദിനേശാതിപാവനമായ ഗോളങ്ങൾ തൃക്കയ്യതിൽ അകയാലാണു അണുകീടത്തിലും ഞാൻ പരം ആകുലനായ ഞാനെങ്ങനെ വാഴ്ത്തുന്നു വേദമാകവേ പാടി പുകഴ്ത്തിയിടുന്ന നാദബിന്ദുകലാത്മികയായി നീ താരുമാക ആഗമക്കാതരെ ആശാനുരൂപിണി ആദി വന്നു പിടിപെട്ടുമാതാവിനും ബോധരൂപിണി നിന്റെ കൃപാ വൈഭവാല്ലാധിതീർത്ത കൊടുക്കുകന്നമ്മേ നീതാൻ ബാലഭദ്ര വരപ്രദയാണു നീ ബാലനോതുന്ന ദീനവജസ്സുകൾ ബാലലോചന പുത്രിക്കായി നിത്യം വണങ്ങുന്നേൻ ഏവമമ്മ തൻകേതമകറ്റുവതിനായി ഞാനും വണങ്ങി തുതിക്കുന്നിത സച്ചിദാനന്ദരൂപിണി നിൻ കൃപാൽ കൃച്ഛസാധ്യം
രോഗമെല്ലാം ഒഴിഞ്ഞത് ആർദ്രചിത്തനദാം യോഗികുമാരകൻ ആശ്ചര്യമായി തന്നെ ക്ഷോണിക്കു കൃത്തടം താനേ കുളിർപ്പിച്ച് മാനനീയൻ ഗുരു താൻ സദാ മോദവാനായി ചമഞ്ഞത് ഗോപാലകൃഷ്ണന്റെ ഗോകുലപാലനം ആകാം നമുക്കുമെന്നുള്ളൊരു ചിന്തയാം ഗോക്കളെ പാലിച്ച് തൃപ്തനായപ്പോഴും ഗോപാലരോടൊത്ത് ദേവൻ ഗമിക്കയായി വിശ്വം വിമോഹനപുരമായി കാണുവാൻ വിശ്രുതനെങ്ങ് മറ്റുള്ളവരെങ്ങുതാൻ വേദാന്തസാരമാം വേണുഗാനത്തിനാൽ വേണുഗോപാല സമാനനായി മേവിനാൻ ഭാരതനാടിനു നന്മ വരുത്തി ഭാഗതേയപ്പൊരുളായുള്ള ബാലകൻ ഗോപരിപാലനം ചെയ്യുമ്പോഴെപ്പോഴും ഗോവിന്ദരൂപത്തെ മാനസേവിച്ചിത് തന്നുടെ ഭൂമിയുഴുതു നടക്കുന്ന കന്നിനമല്ലവേ ഊരിവിട്ടിടുമേ കാരുണ്യരൂപൻ നൊന്തു മനസ്സതും കാരണമില്ലാതെ വെറ്റേ തല്ലുന്ന കാരണമെന്തെന്നു ചെന്നങ്ങ് ചോദിക്കും മാടിന്റെ മോശമായുള്ള പ്രവൃത്തിദാൻ മാടിനെ തല്ലുവാൻ കാരണമെന്നുള്ള
കൂട്ടുകാരൻ തന്റെ വാക്കു കേട്ടിട്ടുതാൻ കൂട്ടുകാരെന്ന പോൽ മാടെത്തലോടുന്നു മൂടമായുള്ള ഈ രീതിയാൽ ഗോവിന് രൂഢമായി തന്നെ വേദന വരുന്നത് ഗാഢമായങ്ങു ധരിച്ചിരിപ്പിൻ നിങ്ങൾ ഈ സാധുക്കൾ വേല ചെയ്യുന്നതാർക്കുതാൻ നീതിയായുള്ളൊരു ചിന്തയാലും നേരം ആകുലം കന്നുകൾ കൂട്ടുന്ന് കണ്ടിട്ട് മർത്യകുലത്തിന് നന്മ വരുത്തുവാൻ അമർത്യനായുള്ള നാരായണൻ താൻ മുൻപ് താൻ തൊഴിൽ ചെയ്തില്ലയെങ്കിലും അൻപിനാൽ മാടിനെ തൊട്ടുതലോടിനാൻ കന്നിനെ താൻ നടത്തിച്ചത് സാമ്പ്രതം കന്നും യഥാകാലം അങ്ങുഴതു നിലം സംശുദ്ധകൃത്യൻ ഉടമയായുള്ളൊരാ സംസാരനാശനങ്ങു തുളിക്കയാൽ ആമോദമോടു നടന്നങ്ങു കന്നുകൾ സാമോദം കണ്ടു വസിച്ചു ജനാവലി പാരമൃഗങ്ങളും പ്രാണരക്ഷയ്ക്കായി ചേരും കരസ്പർശത്തിനാൽ നേർവഴിയും കൂട്ടുകാരനതാ മനുഷ്യന് നേരം കൂപ്പുകൈ അർപ്പിച്ചു നിന്നു സസംഭ്രമം കാരുണ്യവാനായ നാരായണസ്വാമി കാര്യങ്ങളെല്ലാം തുടർന്നു വിചാരിച്ച് മോഹാന്തനായ മനുജ നീ ജീവിയെ ഹാഹതച്ചുതേലുരിക്കുന്നതെന്തിന് തന്നുടെ കുറ്റങ്ങൾ പാരം ചെറുതാക്കി അന്യന്റെ കുറ്റമോ പർവതാകാരമായി അന്യായമായി പറയുന്ന മനുഷ്യ ആത്മബോധം തൊട്ടുതീടാത്തീണ്ടാത്ത മനുഷ്യൻ ആത്മപ്രശംസയാ കാലം കഴിച്ചീടും പീഡിപ്പിച്ചിടുന്ന വണ്ടിക്ക് കെട്ടിയും പീഡിപ്പതോ ചിലർ ഭാരം വലിപ്പിച്ചും പീഠകൾ ഈ വിധം കുറുകീടിടാതെ പീഠവരുമാറു വാഹനമാക്കുന്നു ഇഷ്ടത്തിനു തീറ്റിദാൻ കൊടുക്കാതെ ഇട്ടുവലയ്ക്കുന്നു ജന്തുക്കൾ തന്നെയും സ്വന്തം സുഖം മാത്രം ലാക്കാക്കിത്താനുമേ സ്വന്തം സഹജതരായുള്ള ജീവിയെ അന്ധകഷ്ടപ്പെടുത്തുന്നതുമെന്തിനായി സ്വന്തം സഹജരെ കാരുണ്യഹീനമായി മർത്യവേഷം പൂണ്ട് പിശാശുക്കൾ ഇവർ മൃത്യുവിൻ ദാസരോ രാക്ഷസവർഗമോ ജീവകാരുണ്യത്തിൻ മൂലമം ബാലകൻ ജീവിയിൽ ആദരനായി തുറന്നു പറഞ്ഞതു ഏറ്റം വിവേകി എന്നുള്ള ഭാവത്തിനാൽ ഏറ്റവും മാടിലും മോശമായി തീർന്നിത് അൻപാർന്ന് നിൻപൊഴി കേട്ടിട്ട് ദീനനായി അൻപിനാൽ തൊഴുതു പറഞ്ഞത് അതുനേരം കുറ്റങ്ങളെല്ലാം ക്ഷമിച്ചങ്ങടിയനെ മുറ്റും കരുണയാ രക്ഷിക്കണം ഭവാൻ തെറ്റു ഞാൻ ചെയ്തു പോയെല്ലാം പൊറുക്കണം ദീനനായേടും അവനുടെ വാണി കേട്ട ദീനാരക്ഷാകരൻ പറഞ്ഞീടിനാൻ അന്ധനായുള്ളവൻ കുറ്റം ഗ്രഹിക്കില്ല അന്ധ നീയോ കുറ്റമോർത്തു തവിക്കുന്നു പാരിൽ പരിതാപമോരോന്നുരയ്ക്കുന്നു പുരുഷൻ കുറ്റങ്ങൾ ചെയ്യാതിരിക്കണം. കൂറില്ലായാലും പാരം പരിതാപമേറാതെ വാഴുവോൻ തന്നെ ജഗദീശൻ. ഏറ്റവനുഗ്രഹം ചെയ്തതാണുതാൻ മേലിൽ മൃഗങ്ങളെ തല്ലിതണ്ടിക്കരുതെങ്കിലോ മേന്മയും ഏറ്റവും വർദ്ധിക്കും. ഇക്കാലത്തെങ്ങുതാൻ ബാലാനുവർഷങ്ങൾ പത്തുമാറും മേറി വന്നു ചൊന്നിടാം ആത്മബോധം വളരുന്നതിനൊത്തുതാൻ. ആത്മപ്രഭൻ താനുമേറ്റം സ്വധർമ്മത്തെ താഴാതെ തന്നെ പരിപാലനം ചെയ്തു. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണ.
ഗേഹത്തിലാകെ കൃഷിവലവേലകൾ മാതുലന്മാരൊത്തു ചെയ്തു യഥാസുഖം. യോഗകർമ്മജ്ഞനായിരുന്ന ബാലകൻ യോഗത്തിനൊത്തങ്ങ് ഗേഹത്തിൽ വാഴവേ കാർഷിക വൃത്തിയും കർമ്മശുഷ്കാന്തിയും കാര്യമായങ്ങു ശ്രദ്ധിച്ചത് നാണവും ഉണ്ടാക്കി നല്ല കൃഷിത്തോട്ടമങ്ങതിൽ ഇണ്ടലില്ലാതെ പലവക കായ്ക്കയായി കർമ്മങ്ങളെല്ലാം സ്വധർമ്മമാണെന്നുള്ള ശർമ്മം അനുഭവിക്കുന്നത് വിജ്ഞരും മാർക്കിതെന്നാലും മനോരയമില്ലാത്ത ഓർക്കുന്നതൊക്കെയും കർമ്മമാണെന്നു താൻ ആകുലമില്ലാതിരിക്കുവാനായിട്ടാകുന്നവണ്ണം സ്വധർമ്മം നടത്തണം. വ്യക്തിരതൻ കൃഷി തന്നെയും ചെയ്യുന്നു. മുറ്റും പലതരം നല്ല വിളകളും പിന്നീടു നല്ല കിണർ കുഴിച്ച് സ്വയമങ്ങ് സന്തുഷ്ടി വരുത്തി. അതിനാനും അക്കിണറിന്റെ മഹത്വം ഇന്നും ജനം അത്യന്തമോദേന തീർത്ഥമതാണെന്ന് ഉൾക്കൊതുകേന പറയുന്നി അത്ഭുതം. കൂപവും ഭാവി നദീ സരസെന്നിവയാകവേ ചെയ്വോൻ ചേട്ടനതായി വന്നീടും അക്കിണറേറ്റം ചെറുതന്നിരിക്കലും മുറ്റുമതിൽ വെള്ളമേറ്റമേറെയാം ആയതതെൻ വെള്ളം സ്ഫടികതമം തന്നെ ആര്യ ഗുരുവിന്റെ തൃക്കൈയുതാൻ ഗുണം സ്വന്തമാം ജീവനെ പോറ്റി വഴിപോലെ സാന്തസ്ഥ ജീവജാലങ്ങളെ പോറ്റുന്നു ജീവനം തന്നെ നടത്തുന്നതിനിടെ ജീവിയെയൊക്കെയും കർഷകൻ പോറ്റുന്നു. പൂക്കൾ ഫലം തലമെന്നിവ കൊണ്ടഹോ പൂർണപ്രഭാവയായി മേദിനി സന്തുഷ്ടമാരിന്നു കർഷകനല്ലയോ ബാന്ധവൻ പാലിച്ച ഭക്തിയാൽ ഭൂമി താൻ പൂജിത കർഷക സ്വേത ഗുണങ്ങൾ ഏ ചിട്ടിങ് കാശബി ദേവി അനുഗ്രഹമേറ്റുന്നു. ആർക്കുമേ കർഷകരാകാൻ പ്രയാസമില്ലാർക്കും പ്രയാസങ്ങൾ തീർക്കുന്നു കർഷകൻ. ലോചനത്തിനാല ഭൂമി മോദം തരും ലോകഗുരുവിൻ കൃഷി. സത്യമൊക്കെയും പൂന്തോട്ടവും ബലവൂലാതി സത്യത്താൽ ഭൂമി സന്തുഷ്ടയായി നിത്യവും വിളങ്ങുന്നു. പൂരം നിരന്ന പോലുള്ളൊരു ശോഭദാൻ പാരിന്നു സഖ്യമിതിൽ പരം വേണമോ ഭൂമിക്ക് പൂഞ്ചേനയായി വൻ നിർമ്മിക്കും. ഭൂഷണകാരകൻ കർഷകൻ താനല്ലോ കാന്തി പരത്തുന്ന ശാന്തത കൈക്കൊണ്ട് കാന്തിക ശക്തനായി വാഴുന്നു കർഷകൻ. ശുദ്ധിയുള്ള ജലം വ്യയമൻ എന്നുമാ ശുദ്ധി അകറ്റുന്ന കർഷകമിത്രമാം. കാർഷിക വൃത്തിയും കീർത്തനലാഭവും ആത്മീകാറ്റും അനുഷ്ഠാനമെന്നുമേ മാടിനെ മേക്കലും ഗീത പഠിക്കലും മാലോകർ തന്നെ പരിചരിക്കുന്നതും മാതുലന്മാരുടെ സേവനം ചെയ്വതും മാതുലന്മാരെ ശുശ്രൂഷിപ്പിച്ചിരിപ്പതും വേദപരായണം മോദമേകുന്നതാം മേദിനി തന്നെ പരിശുദ്ധയാക്കിയ മാതാവു തന്നെ ഗൃഹകൃത്യ കാര്യങ്ങളേതുമേ തെറ്റാതെ ചെയ്തു സഹായിക്കേ. ദേവിയാം ഭദ്രേ ദർശനം തെറ്റാതെ ദേവോപമൻ സദാ വാണരുളീടുന്നു. ഏവം നവകർഷകനായി നാണുവാഴും കാലത്തിൽ ഏറ്റവും പണ്ഡിതശ്രേഷ്ഠനായി ശാസ്ത്രി ഒരുവൻ പരവായി ഗേഹത്തിൽ ശാസ്ത്രതാരംബരം മാതുലന്മാരുമായി ചർച്ചയ്ക്കു വന്നതാണെങ്കിലും മാതുലൻ ചർച്ചയാലെ പഠിപ്പിക്കാൻ നിയോഗിച്ചു നാരായണ ബാലനായ കുമാരനെ. നാനാവിധമായ ജ്ഞാനോപദേശത്താൽ സ്വാമിയെ നിത്യം പരിപുഷ്ടനാക്കിനാൽ സാമോദമേകം പഠിക്കു തന്നെയയാൾ. നാടകം നൃത്തമലങ്കാരം എന്നിവ നാണുവിനേറ്റം പ്രിയങ്കരം തന്നെയാം. മടനാശാനും മകനുള്ളൊരൌത്സുക്യം ആനന്ദമോടെ പ്രഗ്രഹിച്ചോ സന്തുഷ്ടനായി. മാതൃഗേഹത്തിലും താതഗേഹത്തിലും മാറി മാറി തന്നെ വാസമെന്നാകിലും ഭാവുകമായുള്ള ജോലികളെല്ലാമേ ആകുന്ന വണ്ണം നടത്തുന്നതു കണ്ട് മാതുലന്മാർക്കും പിതാവിനും ഏറ്റമുൾ പ്രേമം വളരുവാൻ ആന്നതു നാണുതാൻ കൃത്യമായി തന്നെ സ്വകൃത്യങ്ങൾ ചെയ്യുകയും വൃത്തിയും ശുദ്ധിയും ബുദ്ധിചാതുര്യവും സദ്വൃത്തനായി നാണവും വിളങ്ങിയിടിനാൻ ജ്യോതിഷമേറ്റം പഠിച്ചിതു മുന്നമേ. ജ്യോതിസ്സുവർദ്ധിതനായ ബാലനും വൈദ്യശാസ്ത്രത്തെ പഠിപ്പിച്ചു മാതുലൻ പത്തുമേഴും വയസ്സായതു ബാലനും ഭക്തനും തന്നിൽ സുഖമായി വസിച്ചത് ദൃഷ്ടകർമാവതാം. ബാലകന്നക്കാലം അഷ്ടവൈദ്യം ഗ്രഹിച്ചോരോ ചികിത്സയും ശുദ്ധജസ്സതായി ചെയ്തു ജനത്തിന് ബദ്ധമോദം വന്ന സർവാത്മമിത്രമായി മാതുലന്മാരുമായേറ്റം സഹകരിച്ചാതുലന്മാരത് മരുന്നുകൾ ചെയ്യതാൻ ചാതുര്യോടതിവിചിത്തങ്ങളാം. മാതുല്യസാര മരുന്നു പലതരം ചാരുതയോടെ ചമയ്ക്കാൻ സഹായിച്ചും ചാരുവാം ബാലനും ബാണാന്യതാ സുഖം ചാരത്തുവന്നുള്ള ബാലകർക്കൊക്കെയും ചാതുര്യ വിദ്യാധനം ഇവൻ നൽകിയിടും ചെയ്ത് സന്തോഷമുദിക്കുന്ന കർമ്മങ്ങൾ ചൈതന്യമൂർത്തി ഗുരുവും നടത്തുന്നു മന്നിതിൽ ഊനിലാവത്ത സത്യീർത്തിയാൽ ഉന്നത രൂപനും ഏറ്റം വിളങ്ങിനാൻ എട്ടിനോടു ചേർന്നു പത്തു വയസ്സുമായി എത്തി നീയതിയും അക്കാലമായിതാ ഒട്ടു ചികിത്സാർത്ഥമായിട്ടും ഈയതി ഒട്ടൊട്ടു ദിക്കിലായി സഞ്ചരിച്ചിടുന്നു. ആരുടെ ആവശ്യമെന്നു നിരയാതെ ആതുരസേവന തൽപരനാകിയ നാണുഗമിക്കുന്നു രോഹിതൻ മന്ദിരെ ചേരുമാറുണ്ട് അങ്ങനന്തപുരത്തിലും. ചേതോഹരമായിട്ടാളുകൾ ചൊന്നിന്നാൽ കാണുമാറുള്ള രോഗങ്ങളെ ശേഷവും തീരുമാറായതു നാണു ചികിത്സിച്ചാൽ ആഗമ വേദാന്തസാര സർവസ്വമം ഭാഗവതാദിപുരാണേതിഹാസങ്ങൾ ഭാഗവത പ്രിയന്താനും ഗ്രഹിച്ചത് ഗീതാദിയായുള്ള സാരഗ്രന്ഥങ്ങളും പാരായണം ചെയ്തനുഭൂതി വർദ്ധിച്ച് സർവസഹോദര്യന്മാരിലും കണ്ടിടും സർവപ്രിയനെയും സ്നേഹിച്ച സജ്ജനം ഇണ്ടൽ പൂണ്ടിയിടാതെ കണ്ടാനൊരുത്തനേര മണ്ടും തമിഴ് ഗ്രന്ഥവാണിഭനാമയാൾ. ചെട്ടിയാരെന്നു വിളിക്കും അയാളെ താൻ ചെട്ടിനാട്ടിങ്കേന്നു വന്നതു കാരണം ആദരാൾ നാളും നിത്യവും ചെന്നിടും ആ ഗ്രന്ഥവാണി ഭന്നന്ത്യത്തിലെത്തുമേയായവർ തമ്മിലുള്ള ഐക്യത കാരണാൽ നാരായണൻ തമിഴ് പഠിച്ചു ജവാൽ ചെട്ടിയാർ, തോഷിച്ചു ചിട്ടയായി തന്നെ ചട്ടമായി തന്നെ തമിഴ് പഠിപ്പിക്കയായി കുട്ടി നാരായണസ്വാമി മുടങ്ങാതങ്ങൊട്ടുനാൾ കൊണ്ട് പഠിച്ചു തമിഴതും ചേലിൽ അച്ചാലയിൽ മേവിന മന്ദിരേ ചേരും അവിടുള്ള പുസ്തകം വായിക്കും നാരായണൻ തന്റെ നിത്യസന്ദർശനാൽ വ്യാപാരിയെത്തിയാരേറ്റം മുദിതനായി ജ്യോത്സ്യവും വൈദ്യവും നൽപുരാണങ്ങളും വാത്സ്യായനകൃത്യമായ ഗ്രന്ഥങ്ങളും വേദാന്തസാരവും മേവും ഗ്രഹിച്ചങ്ങ് വേദാന്തി ബാലനുമേറ്റം വിളങ്ങിനാൻ പാണ്ഡികളായുള്ള വിദ്വജ്ജനത്തിനും ബാലം ബഹുമതിയേറ്റി ബാലകൻ വായിച്ചു തീർത്താലുടനതിൻ സാരങ്ങൾ വ്യാവാദം എഴിഞ്ഞങ്ങവനത് ഹൃദിസ്ഥമാം സ്വന്തമായുള്ളോരു കൃത്വത്മം തന്നിലാ ചിന്താമണിക്ക് വ്യഥ നൽകിയിടുംപടി ദുരൂഹാർത്ഥമോത്തങ്ങ് ഓർത്തോർത്തു കൗരും കൗമാരൂപി ദുർവാരമായതിനുത്തരമോതിടും മാനിതരായി തീർന്നു അപ്പോൾ തമിഴരും ചാരു മലയാളക്കാരും പുകഴ്ന്നിത് അത്ഭുതവാക്കായി കഴിഞ്ഞിതു ബാലകൻ അപ്പോൾ പതിനെട്ടേ പ്രായമായിട്ടുള്ളു സംസ്കാരശുദ്ധിയും ആചാര്യഭാവവും സംസ്കരിച്ചിട്ടുള്ള ചിത്താനുവൃത്തിയും സംക്ഷേപമായിട്ടുള്ള കുമാൻ തനിക്കും സംരംഭമാണിത് ഭാവി ഗുണത്തിനും സാത്വികനായുള്ള ചെട്ടിയാർ മിത്രമാം സ്വാമിയെ വിശ്വസിച്ചേൽപ്പിച്ചിടും കടം കടസ്വാമിയും സ്നേഹിതാപേക്ഷ മാനിച്ചിട്ട സാമാന്യ വാണിജ്യമേറ്റവും ചെയ്തിടും ദ്രാവിഡ സംസ്കാരം ഭാരം പഠിച്ചുള്ള താരമാം ഗ്രന്ഥപരിചയം മൂലമായി സാരനായുള്ളൊരു പുത്രനെ കണ്ടിട്ട് സാധനമേറ്റം പ്രശംസിച്ചു താതനും അത്ഭുതാനന്ദാബ്ധിയിൽ മുങ്ങി മാതുലറപ്പരം പുരുഷൻ തന്നെയും മോദിച്ചു ഗ്രന്ഥപഠനത്താൽ ബന്ധവിച്ഛേദത്തിന് ഹന്തകുമാരനു ആഗ്രഹമേറ്റമായി വേദാന്താസക്തിയും സർവേശഭക്തിയും വേലാതിരിക്തമായി വർദ്ധിച്ചു വന്നിത് ദ്രാവിഡ ശ്രീവാണി പെയ്ത മോദത്തിനാൽ ആര്യനെ വേണ്ടും അനുഗ്രഹം ചെയ്ത് സമ്പൂർണമായുള്ള വാസനാശക്തിയാൽ സമ്പൂർണൻ തന്നെയാറ്റീരും യതികളും വിജ്ഞരായുള്ളൊരു വൈരാഗിമാരത്വജ്ഞാനമല്യം അകന്നതായി ജീവിതം സദ്വൃത്തനായുള്ള നാരായണന്താനും സാർവത്രിക ഭാഷ ഹിന്ദി പഠിച്ചിത് ഗോസായിമാരുമായുള്ളൊരു ചേർച്ചയാൽ ആയാസഹീനമായി ഹിന്ദി പഠിച്ചതും സർവവും ആത്മാവിൽ അർപ്പിച്ച യോഗികൾ സർവത്ര ചെയ്വത് മാനുശരീരദാൻ കാഠിന്യ ദാഹകനാകുന്നോരഗ്നിയെ ഗാഢമായി ചെയ്യിപ്പെയ്യുന്ന മഞ്ഞാക്കിയെ മാറ്റിടാം കാഗോളമായതമൃതമായി മാറ്റിടാം കൈവളകാനായി വാളും പ്രയോഗിക്കാം കല്ലിലും പുല്ലിലും ബ്രഹ്മസ്വരൂപത്തെ കല്യാണശീലർ മഹർഷിമാർ കണ്ടിടും ജ്ഞാനിതാൻ ക്ഷമ ജനയത്രി എന്നോർക്കൂ ജ്ഞാനം പിതാ കളക്രമതം ശാന്തിയും മാനസം സംയമം രാതാക്കളെപ്പോഴും പുത്രൻ പരമാർത്ഥം മാം ഭഗിനീതയാഭ്രാതാവുദാനം മനസ്സംയമം തന്നെ ലോകക ലോകരാരും തന്നെ കാൺമീല ഈവകലോകരക്ഷാപരന്മാരുടെ കൃത്യങ്ങൾ സൂലസൃഷ്ട്യാ ദൃഷ്ടിക്കുന്ന സത്യമായി കണ്ടിടാ സൂക്ഷ്മധർമ്മങ്ങളെ പാരം ആത്മജ്ഞാനിയായുള്ളവർക്ക് അറിവുള്ളൂ ഭൂമിയിൽ ശബ്ദപ്രമാണം അവരുരയ്ക്കുമതിൽ ശാസ്ത്രീയ യുക്തികൾ സ്വാന്താനുഭൂതിയാം ഭീതി വേണ്ടേതുവേ ശ്രദ്ധയും ഭക്തിയും മുക്തിക്ക് കാരണമായി ഭവിച്ചീരും രാഗവിരക്തി വരുന്നോരു യോഗിയും ജ്ഞാനവ
വൈദഗ്ധ്യം വരം പഠിച്ചീടണം സർവവിദ്യാരഹസ്യങ്ങൾ ഇതൊക്കെയും സർവർക്കും വിജ്ഞാനമുണ്ടാക്കി തീർത്തിടും ഊനമില്ലാതുള്ള അഭ്യാസവും ധ്യാനവും ജ്ഞാനവാനോടുള്ള ചർച്ചയാൽ വന്നിടും ശാസ്ത്രജ്ഞരായുള്ള സിദ്ധ സമൂഹത്താൽ ശാസ്ത്രീയ ബുദ്ധി ചതുരതയും വരും ഉത്തമയായ കിളിമകളങ്ങനെ ചിത്തമോദേന കഥാകഥനം ചെയ്ത് നാരായണനായ ബാലനാളിലായി നേരായി തന്നെ ഹഠയോഗം ശീലിച്ച് കോസായി എന്നൊരാൾ കൂസാതെ നിത്യവും പാസായി ഹഠയോഗ സിദ്ധി പഠിപ്പിച്ച് കിട്ടിയതായുള്ളത് യോഗ മാർഗങ്ങളെ മുട്ടാതെ തന്നെ ദിനമനുഷ്ഠിച്ചത് നൗളിനിത്യാദിയായുള്ള യോഗമുറ ലാളിതമായി പഠിച്ചു കുമാരനും അക്കാലമൊക്കെയും മീകാന്തതയിൽ അങ്ങുതാൻ തങ്ങുന്നോന്തോപ്പിൽ മാന്തോപ്പിൽ നിത്യവും നാരായണീയവും ഗീതയും വായിക്കും നാണുഗുരുവും ബോധത്തെ വളർത്തിയിടും ഗീത തന്നത്ഭുത വ്യാഖ്യാനമൊക്കെയും ഗീതമായി തന്നെ നാണുകുമാരനും ഗീതാത്മാ തത്വം അതിൽ പരം മറ്റില്ല ഗീതദാനാപത്തില ആപത്തിൽ ആത്മബന്ധു ദൃഢം വേണു മുരളീരവത്തിൽ ലഹരിയാൽ വേണുഗോപാലനെ ധ്യാനിക്കുമിപ്പുമാൻ ഗോപാലവംശജനായ കണ്ണനെ ഗോപനാമായി മനസ്സിൽ നിർത്തിയിടുന്നു വീണാധരനോടൊരുമിച്ച് കണ്ണനെ
സന്തുഷ്ടിയായെങ്ങ് വൈദ്യനും കണ്ടിത് സത്ത് കിനാവിലും കാണുന്നു മാന്തോപ്പിൽ വൃക്ഷത്തണലിലിരുന്നിട്ട് മാറിനകത്തുതാൻ രൂപം നിനയ്ക്കയായി ആദ്യന്തഹീനമായുള്ളൊരു സദ്രൂപം ആദിവ്യ പുരുഷൻ സാക്ഷാത്കരിക്കയായി ആശ്ചര്യപൂർവ പൂർവാലവലോകനത്താലെ അസാത്മപ്രകാശവും ഏറ്റവും വർദ്ധിച്ച് ആത്മാനുഭൂതിയുമുണ്ടായ നാരദം ആനന്ദസാഗരേ നീന്തിക്കളിയാടി സ്തുസൽപ്പുമാനായുള്ള നാരായണൻ താനും സത്യപ്രഭാവം അനുഭവിക്കും നാളിൽ സ്വാമിക്ക് ആമയമേറെ പിടിപെട്ടു സ്വാത്മാവിൽ ദുഃഖമിയെന്നു കിളിച്ചൊന്ന് സ്വന്തമായുള്ള ചികിത്സയും വധ്യവും സ്വന്താമയം നീക്കി സ്വാമിയും വാഴുന്നു ആനന്ദസാഗരെ നീന്തിക്കളിയാടി ആമയം നീങ്ങി മരുവുന്നു നാണവും മാനസാനന്ദമിയെന്നുള്ള കോകിലും മാനമാക്കൂകീള കാറ്റും വന്നിത മാനസോല്ലാസമായി പൂമ്പാറ്റ കൂട്ടങ്ങൾ ആനന്ദമായങ്ങു തേനും നുകരുന്നു ശീതവാദാതാപമില്ലാതെ വേദിനി ശീലഗുണയായി മേവന്നു സാമ്പ്രതം ഏവരെയും ഇങ്ങിത് ആലിംഗനം ചെയ്ത് ആദിത്യദേവൻ കരമെങ്ങുമർപ്പിച്ചു പുത്തൻ പുതുപ്പൂവ് കൊണ്ട് തെരുതരെ പാർത്തലം ശ്രീ വസന്തോത്സവം കൊണ്ടാടി രാമനതായുള്ള മാതുല്യ വൈദ്യന് ആതുരന്മാരെ പരിചരിക്കുമ്പോഴും മാന്യമായി തന്നെ സുഗണ്ഠിതന്മാരൊത്ത് താണുവലയും സമുദായമൊക്കെയും തങ്ങളാലൊത്തവണ്ണം കരയേറ്റുവാൻ തന്നെയുള്ളര യത്നങ്ങൾ ചെയ്യുന്ന കാലമാം
അർത്ഥം വളരെ പ്രയാസം ഗ്രഹിക്കുമാർ ഉള്ളൊരുകത്തതും വന്നിതു പദ്യമായി കേശവനാശാനെന്നുള്ള ശുഭാശയൻ ആശാനരൂപൻ അയച്ചതാം കത്തിത് ആശുപരപൂരിൽ നിന്നാണ് വന്നതും എത്രയും ചിന്തിച്ചെഴുതിയ കത്തിത് ചിത്തമോദത്തോടെ വൈദ്യരും നോക്കിനാൻ ജ്യോത്സ്യാദി വൈദ്യവും മറ്റു ശാസ്ത്രങ്ങളും ജ്യോതിസംഗേറ്റും സമുദായ സേവയും എല്ലാം ഒരുപോലെ നന്നായി നടത്തുന്ന കല്യാണശീലനാം കേശവനാശാനം വിദ്യാവിശാരദൻ സൽകീർത്തിധാമമായി വിശ്വകൃത്തിൻപരം സന്തുഷ്ടിയേകുവാൻ ശ്ലോകസമ്പൂരിതമായുള്ള പത്രവും മാതുലനർത്ഥം ഗ്രഹിപ്പാൻ കൊടുത്തിത് നാരായണനായ ഭാഗിനേയൻവശം നാനാവിശാരദൻ വൈദ്യനും സസ്മിതം ആശാനുഭാവനം നാരായണനും അംഗാശ്വാസമേകുംപടി വ്യാഖ്യാനിച്ചുതാൻ ആനന്ദമുൾക്കൊണ്ടു വൈദനാം മാതുലൻ ആകുമോ ഇന്നതിനുള്ള മറുപടി താനേ ചമയ്ക്കണം മാമകാനന്ദമായി ഓതിയ മാതുലവാക്യത്താൽ ആകൃഷ്ടൻ ഓജോനിധിതാൻ ചമച്ചു മറുപടി സുന്ദരമായുള്ള പദ്യങ്ങളങ്ങനെ സുന്ദരൻ നാണു ചമച്ചിത് ഭംഗിയായി സന്ദർഭമായിട്ട് അതിൻസാരഗർഭങ്ങൾ സന്തുഷ്ടിയായങ്ങ് വൈദ്യനും കണ്ടിത് സത്വരം വീണ്ടും പഠിപ്പിന്നയക്കണം സാത്വികശീലനം മദ്ഭാഗിനേയനെ തർക്കാദ്യലങ്കാരമൊക്കെ പഠിപ്പിക്കും തത്വാത്മകനായൊരാളെങ്ങെന്നു ചിന്തിച്ച് അക്കാലമെത്രയോ ശാസ്ത്രാർത്ഥസമ്മതൻ ആർക്കുമായി വിദ്യാ വിഭവങ്ങളൊക്കെ ആക്കം വരും മാറു നൽകി മരുവുന്ന ശാസ്ത്രജ്ഞനായ രാമംപിള്ളയാശാന്റെ സാന്നിധ്യം താൻ വന്നുൾപ്പു വികസിപ്പാൻ സാന്നിധ്യവാനുവാണ് ആശാനുമെന്നുമേ ജ്യേഷ്ഠനോട് ആദ്യമാലോചിച്ചുറച്ചുടൻ ശ്രേഷ്ഠനാം കൃഷ്ണാക്യ വൈദ്യനും നാണു പാരം കരുനാഗപ്പള്ളിയിലെത്തിയവർ പാരിൽ പുകൽ പെറ്റ വാരണപ്പള്ളി വാരണവിക്രമരേറ്റമായുള്ളതാം വാരണപ്പള്ളിത്തറവാട്ടിലെന്നുതാൻ എത്തിനാൻ വൈദ്യൻ സ്വഭാഗിനേയാന്വിതൻ മെച്ചന്തനസ്ഥിതി തുച്ഛമല്ലാതുള്ള മെച്ചമേറുന്ന വിദ്യാനിധിക്കുള്ള നിധികളുള്ളു സത്യജസ്സും വിവേകവും ശീലഗുണം സത്യപ്രസാദി ശുഭാശയനുമായി വേവുന്ന കൊച്ചു കൃഷ്ണാക്യപ്പണിക്കരുതാൻ അക്കാലമത്തറ വാട്ടിനധിപതി ചാരുശീലനതാം കൃഷ്ണൻ ഭിഷങ്കരൻ ചാരത്തുതാൻ ഭാഗിനേയനുമായിട്ട് ചാരുവായുള്ള തറവാട്ടിലെത്തിയിട്ട് ചാതുര്യമായി പാണികൂപ്പി പറഞ്ഞിത് പരമാനന്ദപുരിക്കടുത്തത്രയും പേരഴും ചെമ്പഴന്തിയിൽ നിന്നു വരുന്നു ഞാൻ ആദരാൻ ഇങ്ങൊരു കാര്യം ധരിക്കണം മാമകസോദരി സൂനു ഇവൻ നാരായണൻ അഭിധൻ വിദ്യാർത്ഥിതാനുമേ പാരമ്പടിപ്പിൽ പ്രിയമിഞ്ഞവൻ നേറി ആരുമില്ലാതെയായി വീണ്ടും പഠിപ്പിക്കാൻ ദൂരസ്ഥലത്തുമടുത്തും തിരക്കി ഞാൻ
ദൂരമനേകം കടന്നിവിടത്തിനേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ.
ശാരത്തുതാണ്ടുരാമൻ പിള്ളാഭിതൻ പാരം പരമഗുണാകരൻ താനുമേ ആരെയും ആമോദമോട് പഠിപ്പിക്കും. പക്ഷേ ഒരു വിഷമമുണ്ടു താനും ദാക്ഷിണ്യശീലൻ നാമങ്ങയോടോതിടാം. കുട്ടിക്കുവാസത്തിൻ ആവശ്യമായുള്ള ചിട്ടയായുള്ള തരമില്ല താനുമേ. അക്കുറവങ്ങു പരിഹരിച്ചിടണം. അത്രയ്ക്കുമാത്രമാണ് എന്നുള്ളിൽ ആഗ്രഹം. കൊച്ചു കൃഷ്ണാക്യൻ പണിക്കാരാം മഹാൻ തന്നെയാണെന്ന് ഗൃഹത്തിനു നാഥനും ചിട്ടയായുള്ളൊരു വൈദ്യന്റെ ഭാഷിതം കേട്ട നൃത്തൻ പണിക്കരും ചൊല്ലിനാൻ. എത്രയോ കുട്ടികൾ വന്നു പഠിക്കുന്നുണ്ട്. ഇത്രവരെ ഈ ഗൃഹത്തിൽ വിദ്യാർത്ഥിയായി ഉത്തമനാമി കുമാരന് വേണ്ടുന്ന തത്തലില്ലാതെ കൊടുത്തുകൊള്ളാം. ഞാനും സദ്വൃത്തനായുള്ള വൈദ്യനും സന്തുഷ്ടൻ സൽക്കഥ നാരായണനും സുഖാവഹം. ഗാർഹസ്യ ധർമ്മം അനുസരിച്ചുള്ളതാം ഗാർഹിക സൽക്കാരമാകവേറ്റിട്ട് വൈദ്യരും യാത്ര പറഞ്ഞു പിരിഞ്ഞിരുന്നു. വൈശിഷ്ട്യരാം കുമാരൻ തത്രവാണിത് വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാപ്രചോദനം. തദ്വൃത്തനായ ഗൃഹത്തൻ നടത്തുന്നു വാരാനിധിക്ക് സമാനനാം മാന്യനും. വാരണപ്പിള്ളി പ്രഭുവരനുത്തമൻ നിർമ്മിച്ചതാണ് തൻ വിദ്യാർത്ഥികൾക്കായി രമ്യമാം ഹർമ്യമാം കുന്നത്തുവീടത് ധർമ്മരത്നത്തെ ധരാചൂടാരത്നമായി. നിർമ്മൽസരാൽ കൊടി നീക്കി തിളങ്ങുമാറങ്ങു വന്നു കയറിയ ബാലനെ തന്നോടെ തായ്വഴിക്ക തായ്വഴിക്കാരനെ പോലെ ധന്യപുമാനും കരുതി വാണേടിനാൻ. ആർത്തി പൂണ്ടിയിടുന്ന കർഷകർക്കേറ്റവും മർദ്ദരാമമാറുമഴ പെയ്തുകൊണ്ടെന്നാൽ ചിത്തസന്തോഷമാമേകത്തിനും വരും പൂപ്പറിച്ച് ദൈവപൂജ ചെയ്യുന്നാകിൽ പുഷ്പിതോദ്യാനം കൃതാർത്ഥമായി വന്നിടും. അധർമ്മകാംക്ഷിയായുള്ള ഗൃഹസ്ഥനും സദ്ധർമ്മി നാരായണൻ തന്നധിമാസത്തോടെ സത്വരം വാരണപ്പുള്ളി കൃതാർത്ഥമായി. പാരമടുത്ത ദിനം തൊട്ട് നാണുവും പാരാതജെന്നു പഠിത്തം തുടർന്നിത് രാമൻ പിള്ളയാചാൻ പഠിപ്പിക്കുന്നതാം. പാഠശാലയ്ക്കായി വിദ്യ തുടങ്ങി ഞാൻ നാനാതരത്തിൽ കരം തിരിച്ചങ്ങനെ. നാടകാലങ്കാരാദി ശാസ്ത്രങ്ങളും ഒറ്റക്കുടിലിരുത്തി വേണ്ടും വിധം മുറ്റും പഠിപ്പിക്കുകയാണാശാൻ താനും. ആത്മചൈതന്യം ഗ്രഹിക്കണമെങ്കിലോ ആത്മബോധത്തിങ്കലാഗ്രഹമേറണം. അജ്ഞത നീക്കി ശുഭം അരുളിയിടുന്ന ആപ്തനല്ലോ ഗുരുവെന്നു ചൊല്ലുന്നവൻ. സദ്ഗുരു തന്നെ സ്ഥാനം മഹനീയം സർവജ്ഞാനത്തിൻ നിരിപ്പടം ദേശികൻ. സത്യമായുള്ള വസ്തുവേദെന്നുതാൻ നിത്യം പഠിപ്പിപ്പവൻ തന്നെ സദ്ഗുരു. ബ്രഹ്മത്തിലേറ്റവും തെറ്റുപറ്റിയിടാതെ ബ്രഹ്മചര്യാവൃതൻ ബ്രഹ്മചാരിയതാം താനെന്ന ഭാവമാർന്നുള്ളോരാ ചിന്തയും ജ്ഞാനം കെടുത്തും വിഷയസുഖങ്ങളും താൻ മാത്രമെന്നും ഭുജിക്ക എന്നുള്ളതും താനേ നശിക്കുന്ന നേരത്തുതാനല്ലോ. സ്ഥാനം ശിവപരമായുള്ളതെത്തിയിട്ടു പാഠ്യവിഷയങ്ങൾ കേൾക്കുന്ന മാത്രയിൽ പാകത്തിലങ്ങു ഗ്രഹിക്കുന്ന നാണുവും തന്നന്തികത്തിലിരുന്ന് പഠിപ്പവർ സംശയം വേണ്ട പോൽ തീർക്കുന്നു നാണുവും. ആശയത്തിങ്കൽ കറപുരളാത്തവൻ ആശ്വാസമേവർക്കും നൽകുന്നു നിത്യവും എങ്ങും തിരയേണ്ട സ്വാന്തത്തിലൊക്കെയും എന്നും കൊടുത്തു ലോകാംബയും മങ്ങനെ നാരായണനു നവോന്മേഷം അജ്ഞാനവും നാനാതരമായ ബോധോപദേശവും അന്ധക്കരണത്തിലാജകന്മംഗള അന്തരം കൂടാതെ തത്വമെത്തിച്ചീടും കൃഷ്ണൻ മഹാവൈദ്യരത്നം പെരുന്നല്ലി കേശവരാജൻ വെളുത്തേരി വിശ്രുതൻ കൊച്ചനായുള്ള ഉടയാങ്കുഴിരാമൻ വാരണപ്പിള്ളിയിലന്നു വസിച്ചിട്ട വീരോടെ തന്നെ പഠിക്കും ഇവരെല്ലാം.
ചതുർത്ഥ സർഗ മാതുലോപദേശ വധും മനോജ്ഞാംബരബാല്യഭൂഷാം ആരോഗ്യരമ്യാം ശിവികം തദസ്തേ മാംഗല്യവാദ്യധ്വനി പൂരിദാശ സമായയു ബന്ധുജനാ സദോഷം. ശ്രീനാരായണ ഗുരുദേവൻ വിവാഹാദി ആഘോഷങ്ങൾ നടക്കുന്ന വീട്ടിൽ നിന്നും പന്തലുകളിട്ട് ഗൃഹത്തിലേക്ക് എല്ലാ ദിക്കിലുമുള്ള ബന്ധുജനങ്ങളും മറ്റും എല്ലാം വന്നു ചേർന്നപ്പോൾ മനക്കലെ ഭഗവതി ക്ഷേത്രത്തിൽ പോയി ധ്യാനനിരതനായിരിക്കുകയും ദേവിയുടെ മടിയിൽ ധ്യാനനിരതായിരുന്നുകൊണ്ട് എന്താണ് തന്റെ കർത്തവ്യകർമ്മം, വിവാഹമാണോ ലോക സംരക്ഷണമാണോ എന്ന ചോദ്യത്തിന് ആകാശത്തിൽ സർവദേവന്മാര് പ്രത്യക്ഷപ്പെടുകയും ഈ ലോകം മുഴുവൻ അന്ധകാരാവൃതത്തിൽ മുങ്ങിക്കിടക്കുകയാണെന്നും അതിൽ നിന്ന് മോചിപ്പിക്കേണ്ട ദൌത്യം വിഷ്ണുവിന്റെ അവതാരമായ ശ്രീനാരായണ ഗുരുദേവനാണെന്നും പറഞ്ഞുകൊണ്ട് ദേവന്മാരെല്ലാം ഗുരുദേവനെ വലയം വെച്ചുകൊണ്ട് ബന്ധുഗൃഹത്തിലെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളിലെ ആരും കണ്ണിന് ഇടപെടാതെ പുറത്തേക്ക് പോയി. ആരുമറിയാതെ ഗുരുദേവൻ ഗൃഹം വിട്ട ശേഷം തേ ബന്ധുജനായ ശ്രീനാരായണ ഗുരുദേവന്റെ ആ സഹോദരിയെമൊത്ത് വധുഗൃഹത്തിലേക്ക് പോയി. മംഗളസൂചകങ്ങളായ വാദ്യധ്വനികൾ എങ്ങും കേൾക്കുമാറും മുഴങ്ങിക്കൊണ്ടിരുന്നു. മനോഹരങ്ങളായ വസ്ത്രങ്ങളും പൂമാലകളും ആഭരണങ്ങളും അണിഞ്ഞവളായ വധുവിനെ ഒരു മനോഹരമായ പല്ലക്കിൽ ഇരുത്തിയെടുപ്പിച്ചുകൊണ്ട് സന്തോഷപൂർവം വന്നു ചേർന്നു.
സദീവ പുഷ്പാംബര പത്രപാത്രപാണി ബാല പുരസ്കൃത്യ കുടുംബനാഥ വധും ഗൃഹദ്വാരി സമാസമഗതം താം പ്രത്യുദ്ധയോ ഗ്രാമ കുലാംഗനാഭി.
വയൽവാരത്ത് കുടുംബത്തിന്റെ അതിനായികയും വരന്റെ അമ്മയുമായ എല്ലാവർക്കും സ്നേഹബഹുമാനങ്ങളുള്ള ഭക്തിമതിയായിരിക്കുന്ന ആ കുട്ടിയമ്മ ഗുരുദേവന്റെ അമ്മ ചെമ്പഴന്തി ഗ്രാമത്തിലെ കുലസ്ത്രീകളുമൊത്ത് ദീപം പുഷ്പം അലക്കി മടക്കിയെടുത്ത മുണ്ട് മുതലായ മാംഗല്യ വസ്തുക്കൾ അടങ്ങിയ പാത്രങ്ങൾ കയ്യിലേന്തിയവരായിട്ട് പെൺകുട്ടികളെ മുൻപിൽ നടത്തിക്കൊണ്ട് പടിപ്പുരയിൽ എത്തിച്ചേർന്ന വധുവിനെ എതിരേറ്റു.
പാദേ ഗൃഹീത്വാകൃതവന്ധനാം സ്വാം വധും ഒരു പ്രേമ ഭരണമാത നീരാജനശുദ്ധധനം ഗൃഹാന്ത ഭാഗം നിനായാശുനിധിം തനീവ.
ഗുരുദേവന്റെ അമ്മയായ കുട്ടിയമ്മ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചവളും നീരാഞ്ജനാദി വിധി കൊണ്ട് ശുദ്ധമായ ശരീരത്തോടുകൂടിയവളുമായ അത്യന്തിയ സ്നേഹത്തോടുകൂടിയവളുമായിരിക്കുന്ന കയ്യിൽ കിട്ടിയ ധനനിക്ഷേപത്തെ എന്ന പോലെ പെട്ടെന്ന് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞ വധുവിനെ വീട്ടിനുള്ളിലേക്ക് ആര് നയിച്ചു? കുട്ടിയമ്മ നയിച്ചു.
തൃതീയാമാന്തി ഭാഗകാര്യം പാണിഗ്രഹം കാരയിതും നിശായാം മൗഹർത്തികേ പ്രേരണയാ തഥാനീം പിതാഹയത് പുത്രം ഇത്ര ശൂന്യം.
അച്ഛനായ മാടനാശൻ ആ സമയത്ത് രാത്രിയുടെ മൂന്നായാമത്തിന്റെ അന്തിമഘട്ടത്തിലെ നിർവഹിക്കപ്പെടേണ്ടതായ പാണിഗ്രഹണം എന്ന കർമ്മം ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് പാണിഗ്രഹത്തിനുള്ള മുഹൂർത്തം നോക്കിക്കൊണ്ടിരുന്ന ജ്യോതിഷന്മാരുടെ പ്രേരണയനുസരിച്ച് ശത്രുക്കളില്ലാത്ത മകനെ സർവപ്രിയങ്കരനും സ്വന്തം പുത്രനുമായ ശ്രീനാരായണ ഗുരുവിനെ ആഹോയത് വിളിച്ചു. മുഹൂർത്തമായി, പണിഗ്രഹണത്തിന്റെ സമയമായി, അതിനാൽ മകനെ അച്ഛൻ വിളിക്കുകയാണ്.
ആഹ്വാനമേതത് മധുരം ദദാഹോ പിതു പ്രവൃത്തം സ്വജനൈ സമേതാ ആവൃത്തമപ്യായതനുത്തരം തത് സംഭ്രാന്ത ചിന്താനഗരോ സമസ്താൻ.
ആ സമയത്ത്, മകനെ അച്ഛൻ വിളിക്കുന്ന ആ സമയത്ത്, ബന്ധിജനങ്ങളുമായി മേളിച്ചു നിന്ന പിതാവായ മാടനാശാലിൽ നിന്നും പുറപ്പെട്ട വാത്സല്യരസം കൊണ്ട് ചേതഭുരമായിരിക്കുന്ന ആ വിളി വീണ്ടും വീണ്ടും ഉണ്ടായിട്ടും ഉത്തരമില്ലാത്ത മടങ്ങി വന്നിട്ട് അഹോ അവിടെ നിൽക്കുന്ന, അവിടെ ഉണ്ടായിരുന്ന സകലരെയും പരിഭ്രാന്തരിതരാക്കി തീർത്തു കളഞ്ഞു. അതൊരു ദുഃഖകരമായൊരു വസ്തുവായി തീർന്നു. കല്യാണത്തിന്റെ മുഹൂർത്തമായി മകനെ അച്ഛൻ ആവർത്തിച്ച് വിളിച്ചിട്ടും അതിന് പ്രത്യുത്തരമില്ലാത്തത് കണ്ടിട്ട് അച്ഛൻ മാത്രമല്ല അവിടെ കൂടി നിന്ന ആളുകളെല്ലാം ദുഃഖിതരായി തീർന്നു.
കൊസക്കൊസക്ക് ഇതി വിജൃംഭമാണോ ധാനോ ജനാൻ സമ്മളിതാൻ തദാസ്താൻ അന്തർബ്രഹിപ്രാന്തലേഷു ശീഘ്രം കർത്തും വരാൻ അന്വേഷണമാനുനോദ.
മാടനാശാൻ വീണ്ടും വീണ്ടും വിളിച്ചിട്ടും നാരായണ ഗുരുദേവൻ വിളി കേൾക്കുകയോ അടുത്തു ചെല്ലുകയോ ചെയ്തില്ല എന്ന വസ്തുത ബോധ്യമായതോടുകൂടി സഹക്കോസ സഹക്കോസ, അവൻ എവിടെയാണ്, എവിടെ എന്നിങ്ങനെ ഉണ്ടായി ഉയർന്നു വരുന്ന ശബ്ദം അവിടെ കൂടിയിരുന്ന എല്ലാവരെയും അകത്തും പുറത്തും വീടിന്റെ ചുറ്റിനുമുള്ള സ്ഥലത്ത് വേഗത്തിൽ വരനായ നാരായണ ഗുരുദേവനെ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വിളിച്ചിട്ടും ഗുരുവിന്റെ നാമം വിളിച്ചിട്ടും കേൾക്കാതെ വരുമ്പോൾ അനുസരണശീലയിൽ മാതാപിതാക്കളെ ദൈവത്തിനു തുല്യമായി ആരാധിക്കുകയും ചെയ്യുന്ന ഗുരു എവിടെ പോയി എവിടെ പോയി എന്ന് കൂടെ നിന്നിരുന്ന ആളുകളെല്ലാം അന്വേഷണം ആരംഭിച്ചു.
കുത്രാവിദൃഷ്ടസ്സ യുവേതി വാക്യം ശ്രുത്വാ ജനേ ദുഃഖസമുദ്രമഗ്നേ സമാധിലോ മിത്ര വരേ സമേതോ ഗൃഹാതകാത്ത ഗ്രഹണായ തൂർണം.
ആ യുവാവായിരിക്കുന്ന നാരായണ ഗുരുദേവനെ എങ്ങും കാണുന്നില്ല എന്നും ജനങ്ങൾ ദുഃഖസമുദ്രത്തിൽ ആണ്ടുപോയവരായി തീർന്നപ്പോൾ അമ്മാവൻ കൃഷ്ണം വൈദ്യൻ പ്രമുഖരായ ചില മിത്രങ്ങളോടൊത്തു ചേർന്നവരായിട്ട് വരനായ നാരായണ ഗുരുദേവനെ അന്വേഷിച്ച് അറിയുവാനും കൂട്ടിക്കൊണ്ടുവരുമായിട്ട് വീട്ടിൽ നിന്ന് വേഗം പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചെമ്പഴന്തി ഗ്രാമത്തിന്റെ നാനാദേശത്ത് ഗുരുദേവൻ ചെന്നിരിക്കാറുള്ള സ്ഥലങ്ങളിലെല്ലാം ഗുരുദേവനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു എന്നർത്ഥം.
രാത്രിർഗതാഭൂതത ദിഗ്ഗഭാനോ പൂർവാദ്രിമുല്ലംഘനവപ്രവിഷ്ടേ അന്വേഷകാണാം നിവഗോവനാന്ത ഭാർഗീവരം പ്രവ്രജിതം ദദർശ.
പാണിഗ്രഹണത്തിനുള്ള മുഹൂർത്തം, ആ മുഹൂർത്തത്തോടുകൂടി ആ രാത്രി അങ്ങനെ കഴിഞ്ഞുകൂടി എല്ലാവരും. അനന്തരം സൂര്യൻ പൂർവർദ്ധം കടന്ന് ആകാശത്തിലെത്തിയപ്പോൾ നേരം പുലർന്നോടുകൂടി അന്വേഷണ സംഘം വരനെ അന്വേഷിച്ച് പുറപ്പെട്ടുപോയി. സർഗസംഘ പരിത്യാഗം ചെയ്ത് എന്നത്തേക്കുമായി ഗൃഹം വിട്ട് പുറത്തുപോയ വരനായ ശ്രീനാരായണ ഗുരുവിനെ ഒരു വനത്തിന്റെ ഉള്ളിൽ അവരെല്ലാവരും കൂടെ കണ്ടെത്തി.
വടസ്യമൂലേ വനമധ്യകസ്യ ധ്യാനസ്ഥിതം സൂര്യമിവം ജ്വലന്തം മേഘോദരെ വ്യോമനി വൃഷ്ടികാലേ സമീക്ഷിതം സമ്മുമുദേശസംഘ.
അമ്മാവനായ കൃഷ്ണൻ വൈദ്യന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട ആ അന്വേഷണ സംഘം മനത്തിന്റെ അന്തർഭാഗത്തുള്ള ഒരു പേരാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നവനും വർഷകാലത്ത് ആകാശത്ത് കാർമയക്കുള്ളിൽ കാണപ്പെടുന്ന സൂര്യനെ പോലെ പ്രകാശിക്കുന്നവനുമായ ആ ശ്രീനാരായണ ഗുരുദേവനെ നോക്കിയിട്ട് അത്യധികം സന്തോഷിച്ചു. ആ കണ്ടെത്തിയല്ലോ എന്നുള്ള ആശ്വാസം അവരിലുണ്ടായി.
അഥാനുയാതാനുവൃതാന്തരംഗാൻ വിധായ ദൂരേ വിനിവേശിതാസ്താൻ സമാതുല പ്രേമഭരാർദ്ധ ചിത്ത തമ്പ്രാപ്യശിക്രം നിജഗാദധീമാൻ.
അനന്തരം സ്നേഹാധിക്യം കൊണ്ട് വിവശമായ മനസ്സോടുകൂടിയ ആ മാവൻ എന്ത് ചെയ്തു? ശ്രീനാരായണ ഗുരുവിന്റെ ആ ഇരിപ്പും അലൗകികമായ തേജസ്സും കണ്ടതിന്റെ ഫലമായി വിനീത ചിത്തന്മാരും നിശ്ചലയുക്തന്മാരുമായി തീർന്നുപോയ ആ അനുചരന്മാരെ അകലെ ഭദ്രമായി നിർത്തിയതിനു ശേഷം വേഗം ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്ത് ചെന്നിട്ട് യുക്തിപൂർവം പറഞ്ഞു.
ഹാവൽസ കുത്രാസി വനസ്ഥിതിസ്ഥേ കൃതാരിണ ഘോരധരേണ കേന ആയാഗിയാമദ്രുതമാലയം നോ ദേവി പ്രസന്ന നനുരക്ഷിതോസി.
അല്ലയോ കുഞ്ഞെ, അല്ലയോ അനന്തരവ, അല്ലയോ സഹോദരി പുത്രനായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ, ഈ നില എനിക്ക് വളരെ ദുഃഖകരമായിരിക്കുന്നു. നിന്നെ ഈ രീതിയിൽ കാണാനല്ല വാരണപ്പള്ളിയിൽ അയച്ചു പഠിപ്പിച്ചതും. ചെറുപ്പത്തിലെ തന്നെ നിന്നെ ഞാൻ സംസ്കൃതാദി ശാസ്ത്രങ്ങളിൽ പാണ്ഡിത്യം പറഞ്ഞു തന്ന് പാണ്ഡിത്യം ഉണ്ടാക്കിയെടുത്തതും. ഏ ഭയങ്കരനായ ഏതൊരു ശത്രുവിനാലാണോ നിനക്ക് വനത്തിൽ അകപ്പെടാനുള്ള നില സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. അല്ലയോ കുഞ്ഞെ, നീ വന്നാലും നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം. നമ്മുടെ പരദേവതയായിരിക്കുന്ന മനക്കല ഭഗവതി ദേവി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ സുരക്ഷിതനായിരിക്കുന്നുവല്ലോ. അല്ലേ കുഞ്ഞെ, നീ സുരക്ഷിതനാണ്. മനക്കല ഭഗവതിയാണ് നിന്നെ ഇവിടെ ഇരുത്തിയതും നിന്നെ അനുഗ്രഹിച്ചതും.
ഉത്തിഷ്ടഭദ്രദ്രുതമേഹി ഘോരം വനേത്രവാസോ നഹിതേശുഭായ ദുർദേവതോച്ചാടന മന്ത്രദക്ഷേ മയി സ്ഥിതേ മാസ്തു സവാ തവാദ്യഭീതി.
ഏ ഭദ്ര, അല്ലയോ സൗമ്യ, നീ എഴുന്നേറ്റാലും. അല്ലയോ കുഞ്ഞ, നീ എഴുന്നേറ്റിരിക്കുക. എന്തു വേണം? അല്ലയോ ഭദ്ര, നീ വേഗം എഴുന്നേറ്റ് വന്നാലും. നീ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് നല്ലതല്ല, ശുഭമല്ല. ദുർദേവതകളെ ഓടിക്കുവാൻ ശക്തിയുള്ള മന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിന് സമർത്ഥനായ ഞാൻ നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ നിനക്ക് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഏതെങ്കിലും ദുർദേവതകളുടെ പേടി കൊണ്ടാണ് നീ വനാന്തരത്തിൽ വന്നിരിക്കുന്നതെങ്കിൽ അതിനും നീ പേടിക്കേണ്ട. എന്താ കാര്യം? ദുർദേവതകളെ ഓടിക്കുവാനുള്ള മന്ത്രസിദ്ധി അമ്മാവനായ എനിക്കുണ്ട്. അതുകൊണ്ട് നീ ആ ഭീതിയും വേണ്ട, എഴുന്നേറ്റ് എന്റെ കൂടെ വന്നാലും.
ഹിംസയമകേർ അധ്യുഷീതേ സ്ഥലേസ്മി നപാത്കര സാക്ഷിണികോ വിവാസ ശക്നോക്ഷിനോദിച്ചരിതും പദാഭ്യാം ത്വാം വാഗയിഷ്യാമനു അനുകീരനേകൈഹി.
അല്ലയോ സൗമ്യനായ പുത്ര, ക്രൂരമൃഗങ്ങൾ വസിക്കുന്ന ഈ വനത്തിൽ മറ്റുള്ളവയെ കൊല്ലു നിന്നുന്ന സ്വഭാവമുള്ള ക്രൂരമൃഗങ്ങളാണ് ഈ വനത്തിൽ വസിക്കുന്നത്. അതുകൊണ്ട് ക്ഷണനേരം പോലും ഇവിടെ വസിക്കുക എന്നത് പോലും ജീവന് ആപത്തുണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിനക്ക് നടക്കുവാൻ കഴിവില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അനേകരും എന്റെ കൂടെ വന്നിട്ടുള്ള ആളുകളെ കൊണ്ട് നിന്നെ എടുത്ത്, അതായത് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോയിക്കൊള്ളാം. അല്ലേ കുഞ്ഞെ, ഇങ്ങനെ ക്രൂരമൃഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കൊടുങ്കാട്ടിൽ ഇരിക്കാണ്ട് എത്രയും പെട്ടെന്ന് ഈ വനത്തിന്റെ പുറത്തേക്ക് നമുക്ക് പോകാം.
അദർശനാത്തേ ജനനീ പിതാച്ച വധുർധരിത്രാം നവദൻ മുഹൂർത്തേ തേഷാം ദശാംസാ പ്രതീകിം ന ജാനേ ത്വരസ്വ തജ്ജീവന തൽപരേച്ഛേ.
അല്ലയോ ഭദ്ര, അല്ലയോ കുഞ്ഞെ, നിന്നെ കാണാതിരിക്കുക മൂലം അത് നിമിത്തം എന്താണ്, ഏ ജനനീ പിതാവധുച്ച നിന്റെ അമ്മയും അച്ഛനും വധുവും അല്പസമയത്തിനുള്ളിൽ ദുഃഖാധിക്യം കൊണ്ട് ബോധശൂന്യരായി നിലംപതിച്ചുപോയി. എന്നെ എത്ര വിളിച്ചിട്ടും കാണാതിരുന്നപ്പോൾ പണ്ട് മനക്കല ഭഗവതി ദേവി സ്വപ്നത്തിൽ ദർശിച്ച് നീ ഒരു മഹാഗുരുവായവുമെന്ന് അരുളി ചെയ്ത കാര്യം അവർക്ക് ഓർമ്മ വരികയും അവരെല്ലാം നീ അതിനുവേണ്ടി പുറപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നിലംപതിക്കുകയും ചെയ്തു ബോധഹീനരായിട്ട്. അവരുടെ ഇപ്പോഴത്തെ നില എന്തെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നീ അവരെ ജീവനോടെ ഇരുത്തുവാൻ തൽപരനാണെങ്കിൽ അധികം താമസിക്കാതെ പ്രവർത്തിച്ചാലും, അവരെ ജീവിച്ചിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ വേഗം വീട്ടിലേക്ക് വന്നാലുമെന്ന് ഗുരുദേവന്റെ അമ്മാവനായ കൃഷ്ണൻ വൈദ്യൻ പറഞ്ഞു.
അപാര കാരുണ്യ മഹാസമുദ്ര ത്വം ക്ഷുദ്ര ജീവിക്ഷ വിദുഃഖിതേഷു
താപാവിതത്തേ ജനനീ ജനേശ്വേ കഥം ഭവേ നിർദയതാവികാര. അല്ലയോ ഭദ്ര, അല്ലയോ കുഞ്ഞെ, ദുഃഖിതരായിരിക്കുന്ന നിസ്സാര ജീവികളിലും മറുകരയില്ലാത്ത കാരുണ്യക്കടനായി വർത്തിക്കുന്ന നീ, ദുഃഖം നിമിത്തം അത്യന്തം പരവശരായി തീർന്ന് ഉഴലുന്ന സ്വന്തം അമ്മയെക്കുറിച്ച് എങ്ങനെ നീ ഇപ്രകാരം നിർദ്ദയനായിരിക്കുന്നു? അമ്മയുടെ ദുഃഖത്തെ നീ കാണുന്നില്ലേ എന്ന് ചോദിച്ചു. തമ്മാതുലം സംവിലബന്ധമിദ്ധം ഗുരുസമീപേ സമവേക്ഷ്യ ശീഘ്രം ധ്യാനസമുദ്ധായ നിവൃത്തചിത്തെ ഭക്ത്യാ പ്രണാമം വിധിവച്ചകാര. ധ്യാനത്തിൽ നിന്നും പിന്തിരിഞ്ഞ മനസ്സോടുകൂടിയ ശ്രീനാരായണ ഗുരുദേവൻ ഇപ്രകാരം വിലപിക്കുന്ന ആ സ്വന്തം അമ്മാവനെ അടുക്കൽ കണ്ടിട്ട് വേഗം എഴുന്നേറ്റ് ചെന്ന് ഭക്തിയോടുകൂടി യഥാവിധി നമസ്കരിച്ചു. തസ്വഗസ്താകൃതപല്ലവേഷു ഗുരാം സമേവേശ്യ ഗുരും സമേവേശ ഗുരുപ്രശാന്ത അന്യാനവിസാത്തിക സന്നിവിഷ്ടാൻ കൃത്വാ ബ്രഹ്മവീത് മഞ്ജുലമന്ദഹാസ. അതിനുശേഷം, നമസ്കാരത്തിന് ശേഷം, ശ്രീനാരായണ ഗുരു അമ്മാവനെ കാണുവാനും അമ്മാവന്റെ ഉപദേശമിശ്രമായ വിലാപം കേൾക്കുവാനും ഇടയായ നിമിത്തമുണ്ടായ മനഃശാന്തിയിൽ നിന്ന് വിമുക്തനായിട്ട് സ്വന്തം കൈകൊണ്ട് ഓടിച്ചുകൊണ്ടുവന്ന തളരുകളിൽ അമ്മാവനെ ഇരുത്തിയിട്ട് അമ്മാവന്റെ അനുയായികളായ മറ്റുള്ളവരെയും തന്റെ അടുക്കൽ ഇരുത്തിക്കൊണ്ട് മനോഹരമായ പുഞ്ചിരിയോടുകൂടിയവനായിട്ട് വ്യക്തമായി തന്നെ അമ്മാവനോട് അമ്മാവന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു.
ഗുരുപ്രസീദാദ്യ മമാപരാധം ക്ഷമത്യകാര്യാന്തരതൽപരോസ്മി കാമസ്യ നാനാത്മനമതോ വിധേയം വിദാതുമർഹാമി തദോദ്യയാമി. അല്ലോ ഗുരുഭൂതനായ അമ്മാവ, അവിടുന്ന് എന്നെ പ്രസാദിക്കണമേ, ഞാൻ അപേക്ഷിക്കുന്നു അതിനുവേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ ചെയ്തു പോയ തെറ്റ് അവിടുന്ന് വിധിയാം വണ്ണം പൊറുത്താലും ഞാൻ അവശ്യം നിർവഹണീയമായ മറ്റൊന്നിൽ ബദ്ധശ്രദ്ധനായിരിക്കുന്നു, മറ്റൊരു കാര്യത്തിലാണ് എന്റെ ശ്രദ്ധ. ഈ കാരണത്താൽ എന്നെ കാമന അടിമപ്പെടുത്തുക എന്ന കൃത്യത്തിൽ ഉൾപ്പെടുക എന്നത് എനിക്ക് യുക്തിസഹമല്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ സർവസംഗ പരിത്യാഗം ചെയ്ത് ഗൃഹം വിട്ടു പുറത്തു പോന്നിരിക്കുകയാണ്. എനിക്ക് ഭൗതിക കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യവുമില്ല. ഗൃഹം വിട്ട് ഈശ്വരേച്ഛയ ഈശ്വരകാര്യങ്ങളിൽ താല്പര്യവും ലോകപരിപാലനത്വുമാണ് എന്റെ ഉദ്ദേശം. അതുകൊണ്ട് അമ്മാവൻ എന്നോട് സതയം ക്ഷമിച്ചാലും. കാമേഷ ക്രോധേഷ രജോഗുണ സമുത്ഭവ മഹാസനോ മഹാത്മ വിദ്യേന മികവൈരീണം എന്ന് ഗീതയിലെ 3-ാം അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകത്തിൽ പറയും. കാമേഷ ക്രോധേഷ, കാമവും ക്രോധവും അത് രജോഗുണത്തിൽ നിന്നും ഉണ്ടായതായിരിക്കുന്നു, അതോ മഹാപാവിയായിരിക്കുന്നു, മഹാവിഷപ്പുള്ളവനും മഹാപാവിയുമായിരിക്കുന്നു. അതിനെ വൈരിയായിട്ട് ശത്രുവായിട്ട് അറിഞ്ഞോണം. കാമം ശത്രുതയുണ്ടാക്കുന്നതാണ്. പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനും ശത്രുവാണ് ഏത്? കാമം എന്ന് പറയുന്നത്.
വയം കദാചിത് പ്രഭവീവ പാര വാരോ നിമഗ്ന പരവാരമാപ്തും ന കോവി കാമാം ഭൂനിദോ നിമഗ്നേഷു ആത്മാനമുന്മഗ്നമഹോവിധാതും.
അല്ലയോ ഗുരുദേവ, അല്ലയോ ലോകപാലകനായി അവതരിച്ച അല്ലയോ ഗുരുനാഥന്മാരെ, കടലിൽ മുങ്ങിപ്പോകുന്ന നമുക്ക് ചിലപ്പോൾ കടലിന്റെ മറുകരയിലെത്തുവാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷേ കാമസമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നവരിൽ ഒരുവൻ പോലും ആത്മാവിൽ നിന്നും അതിൽ ഉയർന്നു കരയേറ്റുവാൻ ശക്തനാകില്ല. കാമമാണ് മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങൾക്കും തടസ്സം. ഗുരുദേവൻ തന്നെ പറയും, ഹൃദയശുദ്ധിയില്ലാത്തവൻ അനുകമ്പയില്ല എന്ന് പറയും. ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്ത് ഏറ്റവും വലുത് ഹൃദയശുദ്ധിയാണ്. ഭാര്യയോടുള്ള ആത്മാർത്ഥത ഭർത്താവും ഭർത്താവിനോടുള്ള ആത്മാർത്ഥത ഭാര്യയും നീതിപൂർവ്വം നിലനിർത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് ഹൃദയശുദ്ധി ഉണ്ടാകുക. ആ ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ അനുകമ്പ ഉണ്ടാകുകയുള്ളൂ. കാണുന്ന സ്ത്രീകളെയെല്ലാം ഭ ഭാര്യമാരായി സങ്കല്പിക്കുന്ന ന്യൂ ജനറേഷന്റെ ആളുകൾ എല്ലാം. അതുകൊണ്ടാണല്ലോ നമ്മുടെ ലോകത്ത് മുഴുവൻ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരു ഭാര്യയും ബാക്കിയുള്ളവരും സഹോദരിമാരാകണമെന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിർദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യം കാമൻ അണിവപ്പെടരുത് എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഒന്ന് നമ്മൾ പരിപാലിക്കേണ്ട ജീവിത വിശുദ്ധിയാണ്. അത് വാക്കുകൾ കൊണ്ടല്ല, പ്രായോഗികമാക്കേണ്ട ഒന്നാണ്. ഒരാളെ മാത്രം ഭാര്യയെ സങ്കല്പിക്കുകയും ബാക്കിയുള്ളത് സഹോദരന്മാരും സഹോദരിമാരുമായി തീരുക എന്നുള്ളത്. ട്രെയിനകത്ത് യാത്ര ചെയ്യുമ്പോൾ പല പിതാക്കന്മാർക്കും സ്വന്തം മക്കളെയും കൊണ്ട് യാത്ര ചെയ്യാൻ വയ്യാത്ത സ്ഥിതിയാണ്. കാര്യം എന്താന്ന് പറഞ്ഞാൽ മക്കളെയും കൊണ്ട് യാത്ര ചെയ്യുന്നവരുടെ മുമ്പിലിരിക്കുന്ന യുവാക്കന്മാരുടെ പെരുമാറ്റച്ചട്ടം വളരെ ഹീനമായി തീരുന്നുകൊണ്ട് വേദനിക്കുന്ന പിതാക്കളും മാതാക്കളിൽ നിന്ന് ഒരുപാട് സൃഷ്ടിക്കപ്പെടുകയാണ്. അവിടെയാണ് ഇങ്ങനെയുള്ള വിഷയത്തിന്റെ പ്രസക്തി. കാര്യം നാം നമ്മെ നിയന്ത്രിക്കാതെ കടിഞ്ഞാണില്ലാത്തൊരു ജീവിതം നമുക്ക് തന്നെ വളരെ ആപത്താണെന്ന് കണ്ടുകൊണ്ട് തന്നെ ഒരു സ്ത്രീയും പുരുഷനും ഏകപത്നി വ്രതത്തിലെ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോഴാണ് ആപത്തുകളില്ലാത്ത സന്തോഷപ്രദായകമായ ഒരു ജീവിതം അവർക്കുണ്ടാകുക. വഴിതെറ്റിപ്പോകുന്ന സ്ത്രീയായാലും പുരുഷനായാലും ഗുരുദേവന്റെ ഭാഷയിൽ വളരെ വ്യക്തമായി പറയും. അവർക്ക് സത്യമില്ല, നെറുകിട് മാത്രമേ പറയൂ. അവർ പറയുന്ന വാക്കുകളിൽ ആത്മാർത്ഥിയുണ്ടാകില്ല, അവർക്ക് ആരോടും സ്നേഹമുണ്ടാകില്ല. അങ്ങനെയുള്ളവരെ വിശ്വസിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ളവരെ കൂട്ടുന്നത് തന്നെ നിന്ദ്യമാണ് എന്നാണ് ഗുരു പറയുന്നത്. അങ്ങനാകുമ്പം നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ പവിത്രമായ ആശയത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുവാനാകുമെങ്കിൽ അതായിരിക്കും നമ്മുടെ മനസ്സിന്റെയും ജീവിതത്തിന്റെയും ഏറ്റവും വലിയ കരുത്തും ലക്ഷ്യബോധവും. അതുണ്ടാക്കിയെടുക്കുവാനുള്ള ഉപായമാണ് കാമനെ ജയിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം കൊണ്ട് കാമനെ ജയിക്കാൻ പറ്റും. കാമത്തെ ജയിക്കുന്നത് സ്നേഹമാണ്. ഒരമ്മയ്ക്ക് മകളോടുള്ള വാത്സല്യം അത് എത്രത്തോളം പവിത്രമാണ്, പവിത്രമായ ആശയമാണ്. അതെത്ര കാലം നിലനിൽക്കുന്നു, അത്രയും കാലം ആ സങ്കല്പത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദം ഒരിക്കലും മറ്റു വിഷയങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഗുരുദേവൻ എടുത്ത് അമ്മാവിനോട് പറഞ്ഞു, എന്താ ഈ കാമസമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നവരിൽ ഒരുവൻ പോലും തന്റെ യഥാർത്ഥ ബോധത്തെ അറിയുന്നില്ല. ആത്മാവിനെ അതിൽ നിന്ന് ഉയർത്തുവാനോ കരകയറ്റുവാനോ ശക്തരാകില്ല. ഈ കാമസമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നവന് സാധാരണ സദാചാര ബോധം പോലും ഉണ്ടാകില്ല. ദുർനടപ്പുകാരായിരിക്കും അവര്. കാമസ്യ മാതാ കമനീയ രൂപ മായാ മഹാമോഹമയിത്തമിശ്ര ക്രോധാധികരസ്യ കരണ്യസുതൈരുവേദ സസ്യാന്തികേ തിഷ്ഠതി കഷ്ടവൃദ്ധ. അല്ലയോ അമ്മാവനായ ഗുരുനാഥ, കാമത്തിന്റെ കമനീയമായ രൂപം മഹാമോ അത് സുന്ദരിയും ആരിലും വിഭ്രമം ജനിപ്പിക്കുന്നതും തമോമയും സർവദാ ദുഃഖമുണ്ടാക്കുന്ന സ്വഭാവത്തോടുകൂടിയവളുമാകുന്നു മായയാകുന്ന കാമത്തിന്റെ സ്വരൂപം. അതെങ്ങനെയാണ് ക്രോധം തുടങ്ങിയ മറ്റു പുത്രന്മാരോടുകൂടി ആ കാമത്തിന്റെ സമീപത്ത് തന്നെ നിലകൊള്ളുന്നതാകുന്നു. എവിടെ മനോനിയന്ത്രണമില്ലയോ അവിടെയാണ് ആരും ഉജ്ജ്വലിക്കുന്നത് ക്രോധവും. ആ ക്രോധത്തിൽ നിന്നാണ് നമ്മൾ സ്വരം നമ്മളേക്ക് തന്നെ തിരിഞ്ഞു നോക്കാതെ സ്വയം നശിക്കുന്നതും. മായന്തു വിദ്വാ സമതം വിധായ സംപ്രാത്രവർഷം ഭുവനേ ജിഗിഷു അഹം കഥം കാമമുപാശ്രയാമി കാമാശ്രയീത്തം കഥമും ഉജ്ജഹാമി. അല്ലയോ ഗുരുദേവ ഗുരുനാഥന്മാരെ, ഗുരുദേവൻ പറയാണ്, പരസ്പര ഭിന്നങ്ങളായ അനേകം വസ്തുക്കൾ ഉണ്ടെന്ന് തോന്നിയാലും അവിദ്യാത്മകമായിരിക്കുന്ന ഈ മായയെ സർവാത്മൈക്യ ബുദ്ധിയായിരിക്കുന്ന ബ്രഹ്മാത്മബുദ്ധിയാകുന്ന ജ്ഞാനം കൊണ്ട് നശിപ്പിച്ചിട്ട് എല്ലാവരും ഒരേ സ്വഭാവത്തോടിയവരുമായി എന്ന നിലയുണ്ടാക്കിയിട്ട് സർവം ഖലിതം ബ്രഹ്മ എന്ന സ്തുതിവാക്യം അനുശാസിക്കുന്നതുപോലെ എല്ലാ വസ്തുക്കളും ജ്ഞാനാത്മകമാകുന്നു എന്ന നിലയിലെത്തിച്ചേർന്നിട്ട് ലോകത്ത് സർവസാഹോദര്യവും സ്നേഹവും അപൈരവും ജനസമൂഹത്തിൽ സമൃദ്ധമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ. ഈ ലോകത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് സർവസാഹോദര്യം സ്നേഹം അപൈര്യം ഇത്രയും ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടുന്ന ദൃഢനിശ്ചയം ഈ കാമനെ ജയിക്കുക എന്നുള്ളതാണ്. കാമത്തെ എങ്ങനെ ആശ്രയിക്കും, ആ ആശ്രയിക്കുന്ന കാമത്തെ ഞാൻ കാമമാതായ മായയാകുന്ന അവിദ്യയെ എങ്ങനെ പരിത്യജിക്കും, ഇതാണ് ഇപ്പോഴത്തെ എന്റെ ചിന്ത. ഇതിനെ പരിത്യജിക്കുകയാണ് എന്റെ ലോകത്തിന് വേണ്ടി ഞാൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കർമ്മം. അത് കാമം ആരിൽ നിൽക്കുന്നു, അവരിൽ നിന്ന് അജ്ഞാനം ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കാമത്തെ സമൂലം പരിത്യജിക്കുന്നു. ആലോചിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശരീരവും വസ്ത്രവും അലങ്കാരങ്ങളും ആണല്ലോ കാമത്തിന്റെ ആശ്രയസ്ഥാനം. ചക്ഷുരേന്ദ്രിയം എന്ന് പറയുന്ന എന്താണ് ഗുരുദേവൻ തന്നെ ഇന്ദ്രിയ വൈരാഗ്യം എന്ന് പറയുന്ന കൃതിയിൽ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് കാണുന്ന കണ്ണ്, ഈ കണ്ണുകൊണ്ട് കാണുന്ന ദൃശ്യവസ്തുക്കളാണ് അതിന് യാതൊരു ഭ്രമവും കൂടാതെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന കണ്ണ്. അടിയന് ദുഃഖമുണ്ട്, പക്ഷെ കണ്ണിന് ഒരു ദുഃഖമില്ല. അനേകം വസ്ത്രം വളരെ ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു, എല്ലാ ജ്വല്ലറിയിൽ നിന്നും കിട്ടാവുന്ന സർവ്വവിധ സ്വർണ്ണാഭരണങ്ങളും അലങ്കാരമായിട്ട് വസ്ത്രം ഈ ശരീരത്ത് ധരിച്ച് എന്താണ് ഏതോ ലൗലികളൊക്കെ വാങ്ങി തേച്ച് പിടിപ്പിച്ച് വെളുപ്പിച്ചു എല്ലാം വെച്ചിരിക്കുന്ന ഈ ശരീരം അവസാനം എവിടേക്കാ പോവുക? എവിടേക്കാ? സ്വാഹ. വല്ല പുഴുവിനോ മറ്റുള്ളതിനെ ഏതെങ്കിലും ഒരു വസ്തുവിന് അപഹരിക്കാനുള്ളതാണ്. അതും വിട്ടു നോക്കി, ഇനി നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ച് മോഹനത്വം നമുക്കുണ്ടാകുന്ന എപ്പോഴാണ്? നമ്മുടെ